സ്നേഹിതരെ, നിങ്ങൾക്ക് സന്ധ്യാവന്ദനം. പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ഒരു നിമിഷത്തേക്ക് എഴുന്നേറ്റ് നിൽക്കാം.
Our heavenly Father, we have assembled again in this solemn assembly tonight.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങേ ആരാധിക്കുന്നതിനായി ഞങ്ങൾ വീണ്ടും ഇന്ന് രാത്രിയിൽ ഈ പരിശുദ്ധ സഭയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങൾ എവിടെ കൂടിയാലും രണ്ടോ മൂന്നോ പേർ നിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും നീ ഞങ്ങളുടെ മധ്യേ വരുമെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നീ ഇവിടെ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തീർച്ചയാകുന്നു, കാരണം നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ഇന്ന് രാത്രിയിൽ നീ കടന്നുവന്ന് ഈ രണ്ടാം മുദ്ര ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കവി പറഞ്ഞിരിക്കുന്നതുപോലെ കാലത്തിന്റെ തെരശീലയ്ക്ക് അപ്പുറത്തേക്ക് നോക്കിക്കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, അത് തന്നെ ഞങ്ങളുടെ ആഗ്രഹമാകുന്നു. അത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ കണ്ടുകൊണ്ട് എന്താണ് മുമ്പിൽ കിടക്കുന്നതെന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നതാണ്.
അറുക്കപ്പെട്ട
ആ കുഞ്ഞാട് ഇപ്പോൾ ഞങ്ങളുടെ മധ്യ വന്നിട്ട് ആ മുദ്ര പൊട്ടിച്ച് ഞങ്ങൾ അറിയേണ്ടതായ കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രിസ്തുവിനോടൊപ്പമുള്ള ആ മഹത്വമേറിയ കൂട്ടായ്മയിൽ പ്രവേശിക്കാത്തവരായി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അവർ അവരുടെ നിത്യമായ തീരുമാനമെടുത്ത് ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെടുന്നതിനിടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവെ, രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവരെ സൌഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെയധികം തൂവാലകൾ പ്രാർത്ഥനയ്ക്കായി ഇവിടെ വയ്ക്കപ്പെട്ടിരിക്കുന്നു. വേദപുസ്തകത്തിൽ വിശുദ്ധ പൌലോസിന്റെ ശരീരത്തിൽ നിന്ന് റൂമാലുകളും ഉത്തരീയങ്ങളും എടുത്ത് രോഗികളുടെ മേലിട്ടപ്പോൾ അശുദ്ധാത്മാക്കൾ അവരെ വിട്ടുപോയി, അവർക്ക് സൌഖ്യം ലഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്റെ കൈകൾ അതിന്മേൽ വയ്ക്കുന്നു. കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. 1900 വർഷങ്ങൾക്ക് ശേഷം ഈ കാര്യങ്ങൾ സഭയിൽ തിരികെത്തിയിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ കാര്യങ്ങളെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണമേ. കർത്താവിന്റെ ദാസനെ ശക്തീകരിക്കണമേ. എല്ലായിടത്തുമുള്ള അങ്ങയുടെ ദാസന്മാരെ ശക്തീകരിക്കണമേ. വിശേഷിച്ചും ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടി വന്നിരിക്കുന്നവരെ, അതിനാൽ നിന്റെ വചനത്തെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ഭവനത്തിൽ വീണ്ടും ആയിരിക്കുന്നത് തീർച്ചയായും ഒരു നല്ല കാര്യമാകുന്നു. നിങ്ങളിൽ വളരെ പേരും നിൽക്കുന്നതായി ഞാൻ കാണുന്നു. അതിനെക്കുറിച്ച് എനിക്ക് ഖേദമുണ്ട്. അതിനുവേണ്ടി ഇനിയും കൂടുതലായി എന്തെങ്കിലും ചെയ്യാൻ കഷ്ടിച്ചേ നമുക്ക് കഴിയുകയുള്ളൂ. നമുക്ക് ഈ ആരാധനാലയം 300, 400, 300 പേരെ കൂടി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വലുതാക്കിയിരിക്കുന്നു. എന്നാൽ ഇതുപോലെയുള്ള വിശേഷ യോഗങ്ങൾ സ്വല്പം കൂടുതലായി ജനങ്ങൾ കൂടുന്നതിനിടയാക്കുന്നു. ഓ, ഇപ്പോൾ ഈ മുദ്രകളെക്കുറിച്ച് പഠിക്കുന്നതിനും പ്രാർത്ഥനയിലായിരിക്കുന്നതിനും ഒരത്ഭുതകരമായ സമയം എനിക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കും അപ്രകാരം തന്നെ എന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെ എനിക്ക് തീർച്ചയാകുന്നു. എനിക്കിത് പ്രാധാന്യമർഹിക്കുന്ന അത്രയും നിങ്ങൾക്കും ഇത് പ്രാധാന്യമർഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കും ഒരത്ഭുതകരമായ സമയമായിരിക്കുന്നു എന്നെനിക്ക് തീർച്ചയാണ്. യോഗം കഴിഞ്ഞാൽ എന്റെ സ്നേഹിതയായ ഒരു പെൺകുട്ടിയെ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അവളുടെ ജന്മദിവസമാകുന്നു. അവൾക്കിന്ന് 12 വയസ്സായിരിക്കുന്നു. അതെന്റെ മകൾ സാറായാകുന്നു. അതിനുശേഷം മറ്റന്നാൾ എനിക്ക് വേറൊരു വിളി കൂടി നടത്തേണ്ടിയിരിക്കുന്നു. അത് ബെക്കിയുടെ പിറന്നാളാകുന്നു. ഇന്ന് രാത്രിയിൽ നാം രണ്ടാം മുദ്രയെക്കുറിച്ച് പഠിക്കുന്നു. ആദ്യത്തെ 4 മുദ്രകൾക്കും 4 കുതിരസവാരിക്കാരുണ്ട്. ഇന്ന് വീണ്ടും ഒരു കാര്യം സംഭവിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. വളരെ നാളുകൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നതായ കുറച്ച് പഴയ കുറിപ്പുകൾ എടുത്തുകൊണ്ടുവന്ന് ഞാൻ നോക്കിയായിരുന്നു. ഞാൻ ഓർത്തു, എനിക്ക് കഴിയാവുന്നത്രയും നന്നായി ഞാൻ ചെയ്തിരിക്കുന്നു. കൂടാതെ പല എഴുത്തുകാരും അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഓർത്തു. ഞാനിത് സ്വല്പം വായിച്ചിട്ട് ഇതിലേക്കും അതിലേക്കും കടക്കാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തോ സംഭവിച്ചു. അത് മൊത്തമായും വ്യത്യസ്തമായ ഒരു കാര്യമായിരുന്നു. അത് വ്യത്യസ്തമായി വന്നിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ പെൻസിലെടുത്ത് കഴിയാവുന്നത്രയും വേഗത്തിൽ എഴുതാൻ തുടങ്ങി. അവന്റെ സാന്നിധ്യം അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഓ, ഏകദേശം 1.5 മണിക്കൂർ മുമ്പ് എന്തോ സംഭവിക്കുകയുണ്ടായി. കുറച്ചു നേരം മുമ്പ് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ സഹോദരൻ വുഡ്സിനോട് പറയുകയായിരുന്നു, ചില കാര്യങ്ങൾ സംഭവിച്ചു. നിങ്ങൾക്കറിയാമോ? പല കാര്യങ്ങൾ ഇതുപോലെ സംഭവിക്കാറുണ്ട്. നിങ്ങൾക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുകയില്ല. എന്നാൽ എന്തോ ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചിട്ട് അതിനെ വളരെയധികം സഹായിച്ചിരിക്കുന്നു. എന്റെ ഒരു സ്നേഹിതൻ ഈ കെട്ടിടത്തിൽ എവിടെയോ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എന്റെ സ്നേഹിതരാണ്, തീർച്ചയായും. അത് സഹോദരൻ ലീബയിലാകുന്നു. അദ്ദേഹം ഒരു വിലയേറിയ സഹോദരനും തിരുവചനത്തിന്റെ ഒരു യഥാർത്ഥ പണ്ഡിതനുമാകുന്നു. ഡോക്ടർ വെയിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു ബാപ്റ്റിസ്റ്റുകാരനാകുന്നു. ഞാനിത് പുകഴ്ത്തി പറയുകയല്ല, ഞാനിത് വിശ്വസിക്കുന്നതിന്റെ കാരണത്താൽ പറയുകയാണ്. ഞങ്ങളുടെ സ്ഥാനങ്ങളിൽ അദ്ദേഹം എനിക്കറിയാവുന്നവരിൽ വെച്ച് ഏറ്റവും നിപുണനായ വിദ്യാർത്ഥികളിൽ ഒരുവനാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഒരു ചെറിയ കുറിപ്പ് എഴുതി ബില്ലിയുടെ കൈവശം എന്റെ പക്കൽ കൊടുത്തുവിട്ടിരുന്നു. ബില്ലിക്ക് അത് എന്തുവാണെന്ന് എന്നോട് പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഞാനത് വായിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹം അതിൽ പറഞ്ഞിരുന്ന കാര്യം ഞാനിവിടെ പറയാൻ പോകുകയായിരുന്നു. സഹോദരൻ ബെയിൽ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഞാനതിപ്പോൾ വായിച്ചു നോക്കിയിരുന്നു. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് ഞാനത് വായിച്ചിരുന്നു. എനിക്ക് തീർച്ചയല്ല, അദ്ദേഹം പറഞ്ഞു. സഹോദരൻ ബിൽ, എനിക്ക് തീർച്ചയല്ല, എന്നാൽ പോളികാർപ്പ് വിശുദ്ധ യോഹന്നാന്റെ ശിഷ്യനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ശരിയാണ്, അദ്ദേഹമായിരുന്നു. ഇറേനിയസ് പോളികാർപ്പിന്റെ ശിഷ്യനായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അതും കൃത്യമായി ശരിയാണ്. ഇറേനിയസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ ദേഹത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട അവസാനത്തെ അംഗം വന്നു കഴിയുമ്പോൾ യേശുവിന്റെ തിരിച്ചുവരവുണ്ടാകും. അത് ഇറേനിയസ് ക്രിസ്തു മരിച്ച് 400 വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞിരുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ അവസാന കാലം വരുമ്പോൾ അത് നിത്യാസമിതിക്ക് മുമ്പ് എന്ന ചരിത്ര പുസ്തകത്തിലാകുന്നു. തിരുവെഴുത്ത് വായിക്കുകയും പഠിക്കുകയും, അതായത് വേദപുസ്തക ചരിത്രം പഠിക്കുന്നവരായി നിങ്ങൾക്ക് അത് പ്രീ നിസിയ കൌൺസിൽ എന്ന ചരിത്ര പുസ്തകത്തിൽ അത് കണ്ടുപിടിക്കാൻ കഴിയും. അതിന്റെ ഒന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ ഭാഗത്തിൽ അത് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ അനേക വർഷങ്ങൾക്ക് മുമ്പ് അവനത് കണ്ടിട്ട് പറഞ്ഞു, അവസാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗം കൂടി വരേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തെക്കുറിച്ച് ജനങ്ങൾ വിചാരിക്കുന്നത് അത് എന്തോ ഈ അടുത്ത കാലത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാകുന്നു എന്നാണ്. ദൈവമേ, അത് നമുക്കുള്ള ഏറ്റവും പഴയ ഉപദേശങ്ങളിൽ ഒന്നാകുന്നു തെരഞ്ഞെടുപ്പും വിളിയും. അതുകൊണ്ട് ഇറേനിയസ് തിരുവെഴുത്തിന്റെ ഒരു യഥാർത്ഥ പണ്ഡിതനായിട്ട് എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചിരുന്നു എന്ന് തീർച്ചയാണ്. ഇതുകൂടാതെ ഇറേനിയസ് സഭാകാലഘട്ടത്തിന്റെ ഒരു ദൂതനായിരുന്നുവെന്ന് നാം പഠിക്കുകയും കാണുകയും ചെയ്തിരുന്നു. നാം അത് വിശ്വസിക്കുന്നു. തീർച്ചയായും ഇപ്പോൾ അതെല്ലാം രഹസ്യങ്ങളാകുന്നു. ഇവയെല്ലാം ഇവിടെ തന്നെ ഈ മുദ്രകളിൽ മറഞ്ഞുകിടന്നിരുന്ന രഹസ്യങ്ങളാകുന്നു. കൂടാതെ ഇത് അന്ത്യകാലത്ത് വെളിപ്പെടേണ്ടതായിരിക്കുന്നു. എപ്രകാരം അത് പൗലോസിൽ നിന്ന് തുടങ്ങിയിട്ട് ഇറേനിയസ്, മാർട്ടിൻ, അങ്ങനെ ഓരോരുത്തരും കൂടെ ഈ അവസാന കാലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒന്നാം മുദ്ര കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഞാൻ അത് ആനന്ദിച്ചിരിക്കുന്നു. ഒന്നാമത്തെ മുദ്രയോടുകൂടി അതിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ദീർഘനേരം നിങ്ങളെ ഇരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുറച്ച് രാത്രികളിലേക്ക് എനിക്ക് വീണ്ടും പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം നമുക്കൊരുവിധം സഹിക്കേണ്ടതായി വരും. ഞാനത് വിലമതിക്കുന്നു. സഹോദരൻ ജൂനിയർ ജാക്സൺ അവിടെ നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇവിടെ എവിടെയോ സഹോദരൻ റൂഡലിനെ കുറച്ചുനേരം മുമ്പ് കണ്ടതായി ഞാൻ കരുതുന്നു. ഈ സഹോദരന്മാർ നമ്മുടെ സഹോദരി സഭകളായിട്ട് മറ്റുള്ളവരും അവരുടെ ആചരണങ്ങളെ വിട്ടിരിക്കുന്നു. നാം തീർച്ചയായും അത് വിലമതിക്കുന്നു. ഡ്യൂട്ടിക്കായിൽ നിന്നും സഹോദരൻ ഹൂപ്പറിനെയും സഭയും കാണുന്നു. അദ്ദേഹം ഭിത്തിയോട് ചാരി നിൽക്കുന്നതായി ഞാൻ കരുതുന്നു. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും ഇതിലേക്കുള്ള സഹകരണത്തെ ഞാൻ വിലമതിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുദ്രകളെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, അത് നാം എല്ലായ്പ്പോഴും ചെയ്യാറുള്ളതുപോലെ സഭാകാലങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ചെയ്തതുപോലെ തന്നെയായിരുന്നു. കഴിഞ്ഞ വട്ടം സഭാകാലങ്ങളുടെ ഉപദേശത്തെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്ന പ്രസംഗപീഠത്തിലെ ബോർഡിൽ അത് വരച്ച് കാണിച്ചിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എത്ര പേർ ഓർക്കുന്നുണ്ട്? അപ്പോൾ അവനൊരു വെളിച്ചമായി ഇറങ്ങിവന്ന് നേരെ ആ ഭിത്തിയിലേക്ക് പോയി നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ സ്വയമായി അത് വരച്ച് കാണിച്ച് ദൈവത്തിന്റെ ദൂതൻ 100 ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇവിടെ നിന്നുകൊണ്ട് അത് ചെയ്തിരുന്നു. അവൻ ഇപ്പോഴും അമാനുഷികമായ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിനാൽ നാം മഹത്തായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയില്ല, എന്നാൽ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തതായി എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊന്നും അറിയാതെ കാത്തിരിക്കുക മാത്രമാകുന്നു. ഇപ്പോൾ ദൈവം നമുക്ക് എത്ര വലിയവനും എത്ര അത്ഭുതവാനുമാക്കുന്നു. നാം അവനെ അത്രമാത്രം വിലമതിക്കുന്നു. ഇപ്പോൾ 1-2 വാക്യങ്ങൾ ഇതിനൊരു ചെറിയ പശ്ചാത്തലം നൽകുന്നതിനായി ഞാൻ വായിക്കുന്നു. അതിനുശേഷം 3-4 വാക്യങ്ങൾ രണ്ടാമത്തെ മുദ്രയ്ക്ക് വേണ്ടി എടുക്കുന്നതാണ്. അതിനുശേഷം 5-6 വാക്യങ്ങൾ 3-ാം മുദ്രയാകുന്നു. 7-8 വാക്യങ്ങൾ അങ്ങനെ ഓരോ കുതിരസവാരിക്കാരനും ഈ 2 വാക്യങ്ങൾ വെച്ചാകുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തികളെ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ മഞ്ഞ കുതിരയും അങ്ങനെ ഓരോ വട്ടവും അത് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ആ മഹത്തായ അവസാനത്തെ മുദ്ര തുറക്കപ്പെടേണ്ടതാകുന്നു. ദൈവം ആഗ്രഹിക്കുന്ന പക്ഷം അടുത്ത ഞായറാഴ്ച രാത്രിയിൽ, അതായത് അത് സംഭവിച്ചപ്പോൾ അവിടെ ഒരു കാര്യം മാത്രം സംഭവിച്ചിരുന്നു, അത് അരനാഴിക നേരത്തെ മൗനതയായിരുന്നു. ദൈവം നമ്മെ സഹായിക്കാനിടയാകട്ടെ. ഞാനിപ്പോൾ മൂന്നാം വാക്യം വായിക്കുന്നു. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. നാലാം വാക്യമാകുന്നു, അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ഇപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി യോഹന്നാനോട് പറഞ്ഞപ്പോൾ അവിടെ നിഗൂഢമായ ഒരു കാര്യമുണ്ടായിരിക്കുന്നു. അതെന്താണെന്ന് അവൻ കണ്ടിരുന്നില്ല. അവനതിന്റെ ഒരു പ്രതിരൂപം കാണുകയുണ്ടായി. ആ പ്രതിരൂപത്തെ അവൻ പറഞ്ഞു, വന്നു കാണുക. എന്നാൽ അവൻ കണ്ടതായ പ്രതിരൂപം, അത് സഭയ്ക്ക് അന്ത്യകാലത്തിലെത്തി മുദ്രകൾ തുറക്കപ്പെടുന്നതുവരെ ഒരു രീതിയിൽ അത് ശ്രദ്ധിക്കുന്നതിനായി കൊടുത്തിരുന്ന ഒരു പ്രതിരൂപമായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായല്ലോ, മുദ്രകൾ തുറക്കപ്പെട്ടിരിക്കണം. ഈ കാലത്തിൽ നാം ജീവിക്കുന്നതിൽ നിങ്ങൾ സന്തോഷമുള്ളവരല്ലേ? അത് മാത്രമല്ല സ്നേഹിതരെ, എന്നാൽ എല്ലായ്പ്പോഴും ഇത് ഓർക്കുക, കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഈ കാര്യം മുഴുവൻ ഒരു എളിമയിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, എളിമയിലും താഴ്മയിലും ഇത് സംഭവിച്ചിട്ട് ജനങ്ങൾ ഇത് സംഭവിച്ചിരിക്കുന്നു എന്ന് പോലും അറിയാതെ അത് മറികടന്നു പോകുന്നു. ഓർക്കുക, നാം ഏത് സമയത്തും കർത്താവിന്റെ വരവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലും അപ്രകാരം തന്നെ സംഭവിക്കും എന്നൊരു പ്രസ്താവന ഞാൻ നടത്തിയിരുന്നു. അത് പോയിക്കഴിഞ്ഞിരിക്കുകയും സംഭവിക്കുകയും ആരും അതിനെക്കുറിച്ച് യാതൊന്നും അറിയുകയുമില്ല. അതിതുപോലെയാണ് വരുന്നത്. വേദപുസ്തകത്തിലേക്ക് തിരികെ പോയി എപ്രകാരമാണ് ഇതുപോലെ സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കിക്കാണുക. കർത്താവായ യേശുവിന്റെ ഇത്രയും മഹത്തായ ആ ഒരു കാര്യം തന്നെ ആരും അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അതൊരു ഭ്രാന്തനോ അതുപോലെ ആരോ എന്ന് അവർ വിചാരിച്ചിരുന്നു. സഭകൾ പറഞ്ഞു, ഒരു മതഭ്രാന്തനാണ്, അവന് വാസ്തവമായും തലയ്ക്ക് സ്ഥിരതയില്ല, അവനൊരു ഭ്രാന്ത് പിടിച്ച മനുഷ്യനാണ്, നിനക്കൊരു ഭൂതമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഭ്രാന്ത് എന്ന് വെച്ചാൽ തലയ്ക്ക് സ്ഥിരതയില്ല എന്നർത്ഥമാകുന്നു. നിനക്കൊരു ഭൂതമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു, അതാണ് നിന്നെ ഭ്രാന്തനാക്കി ഓടിപ്പിക്കുന്നത്. എന്നിട്ട് നീ ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ? നീ നിയമാനുസൃതമല്ലാത്ത സന്തതിയായി ജനിച്ചിരിക്കുന്നു. നീ ദുർനടപ്പിനാൽ ജനിച്ചവനാകുന്നു. നീ ദേവാലയത്തിൽ ഞങ്ങളെ പോലെയുള്ള പുരോഹിതന്മാരായ മനുഷ്യരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ? കൊള്ളാം ദൈവമേ. അത് അവർക്ക് ഒരാക്ഷേപമായിരുന്നു. യോഹന്നാൻ വന്നപ്പോൾ അവനെക്കുറിച്ച് യെശയ്യാവ് തൊട്ട് മലാഖി വരെയുള്ള കാലത്തോളം അവനെക്കുറിച്ച് പറഞ്ഞിരുന്നു. 700 or 712 വർഷത്തോളം പ്രവാചകന്മാർ അവന്റെ വരവിനെ കണ്ടിരുന്നു. എല്ലാവരും അവനുവേണ്ടി കാത്തിരിക്കുകയും ഏത് സമയത്തും അവന്റെ വരവിനെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവൻ വന്ന വിധത്തിൽ തന്നെ പ്രസംഗിക്കുകയും അവന്റെ ശുശ്രൂഷ ചെയ്യുകയും മഹിമയിൽ കടക്കുകയും ചെയ്തു. അപ്പൊസ്തലന്മാർക്ക് പോലും അതറിഞ്ഞില്ല. അവർ അതിനെക്കുറിച്ച് യേശുവിനോട് ചോദിച്ചു. അവരവനോട്, മനുഷ്യപുത്രൻ യെരുശലേമിൽ ചെന്ന് ഈ കഷ്ടമെല്ലാം അനുഭവിക്കണമെങ്കിൽ പിന്നെ ഏലിയാവ് അതിനു മുമ്പേ വരേണ്ടതാണെന്ന് തിരുവെഴുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? യേശു പറഞ്ഞു, അവൻ വന്നു കഴിഞ്ഞു, നിങ്ങളവനെ അറിഞ്ഞുകൊണ്ടില്ല. അവനെക്കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അവൻ വന്ന് ചെയ്തു കഴിഞ്ഞു. അവർക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു കഴിഞ്ഞു. നോക്കൂ, അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ പറഞ്ഞു, അത് യോഹന്നാനായിരുന്നു. അപ്പോൾ ഓ അതെ എന്നവർ ആശ്ചര്യപ്പെട്ടു. അതുപോലെ തന്നെ അവനും ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം അവനവരെ വിളിക്കുകയും അവർക്ക് അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഈ ലോകത്തിൽ വരുമ്പോൾ ചെയ്യുമെന്ന് തിരുവെഴുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെയാണ് പാപം ചെയ്തിരിക്കുന്നുവെന്ന് കാണിക്കുക. അതിനുശേഷം നിങ്ങൾ ആരാകുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, അവൻ നേരെ വന്ന് അവരോട്, ഞാൻ വന്നപ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടവരായിരുന്നു എന്ന് അവന് പറയാമായിരുന്നു. അവനത് ചെയ്തില്ല. നോക്കൂ, അതുകൊണ്ട് ആ കാര്യത്തിൽ അവന്റെ മേൽ തന്നെ അത് ഇടുവാൻ അവർ നല്ലവണ്ണം അറിഞ്ഞിരുന്നു. എന്നാൽ അവൻ ചോദിച്ചു, നിങ്ങളിൽ ആർക്കെന്നെ അവിശ്വാസിയായി കുറ്റപ്പെടുത്താൻ കഴിയും? നോക്കൂ, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നില്ലേ? അവന്റെ ഒപ്പം നടന്നിരുന്ന അപ്പോസ്തലന്മാർ പോലും ഇടറിപ്പോകുകയുണ്ടായി. തിരുവെഴുത്ത് എപ്രകാരം പറയുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ അവസാനം അവർ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ എനിക്ക് ആവശ്യമില്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു. ഇപ്പോൾ അവന്റെ മുഖഭാവം എന്തായിരുന്നുവെന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. അവൻ അവരെ നോക്കിയിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ടാകണം, കൊള്ളാം, നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു അല്ലേ? അവസാനം നിങ്ങളുടെ മേൽ അത് വ്യക്തമായിരിക്കുന്നു. കൊള്ളാം, ആ സമയം വരെയും അപ്രകാരം പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, ദൈവം എല്ലാ കാര്യങ്ങളും അതിന്റേതായ സമയത്ത് ശരിയായി ചെയ്യുന്നു. അതിനുവേണ്ടി ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇപ്പോൾ നാം നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. കാരണം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ മുദ്രകളിൽ കടക്കാൻ സമയം കിട്ടുകയില്ല. ഓർക്കുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി എനിക്ക് വളരെയധികം അപേക്ഷകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എനിക്ക് ലഭിക്കുന്ന ഓരോ അപേക്ഷയ്ക്കായും തുവാലകൾക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഈ മുദ്രകളെ അതിന്റെ അവസാനത്തെ മുദ്ര വരെ നമുക്ക് ഞായറാഴ്ച കൊണ്ട് തീർക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു നല്ല പഴയ പരിഷ്കാരത്തോടുകൂടിയ രോഗശാന്തിയുടെ പ്രാർത്ഥനാ യോഗം കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ രോഗികൾക്ക് വേണ്ടി മുഴുവൻ രാവിലെ സമയം നമുക്ക് എടുക്കാൻ കഴിയും. അതൊരു ആശ്ചര്യജനകമായ രോഗശാന്തിയുടെ യോഗമായിരിക്കുമെന്ന് എനിക്ക് നന്നായും തീർച്ചയാണ്. എനിക്കതുപോലെ ഒരു തോന്നലുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് അത് വിചിത്രമായിരിക്കില്ല. എന്നാൽ ചിലർക്കതൊരു സ്വല്പം വിചിത്രമായിരിക്കുമെന്ന് ഞാൻ അർത്ഥമാക്കുന്നു. ഈ കാലത്ത് ദൈവം തന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ എത്ര വലുതായിരിക്കുന്നു. നാം അന്ത്യകാലത്താണ് ജീവിക്കുന്നതെന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നു. നാം അത് വിശ്വസിക്കുന്നു. കൂടാതെ ഓർക്കുക, രഹസ്യങ്ങൾ ഈ അന്ത്യകാലത്ത് വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അവൻ എങ്ങനെയാണ് തന്റെ വചനത്തെ, തന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത്? വേദപുസ്തകം അത് പറയുന്നു. അതെവിടെയാണ് പറയുന്നതെന്ന് നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ എങ്ങനെയാണ് തന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതെന്ന് നമുക്ക് വേദപുസ്തകം തുറന്നു നോക്കാം. ഞാൻ ആമോസ് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആമോസിന്റെ പുസ്തകത്തിലേക്ക് തിരിച്ചിട്ട് അതിന്റെ 3:7 വായിക്കാം. ശരി, ഞാൻ അതിന്റെ 6 കൂടി വായിക്കുന്നു.
Shall a trumpet blow in the city and the people not be afraid? Shall there be evil in a city?
നഗരത്തിൽ കാഹളമൂതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ? യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഇപ്പോൾ അന്ത്യകാലത്ത് ഒരു പ്രവാചകൻ എഴുന്നേൽക്കുമെന്ന് നമ്മോട് മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്നു. നമുക്ക് എല്ലാ തരത്തിൽപ്പെട്ട കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇന്ന് രാത്രിയിൽ ചുറ്റുപാടുമായി നോക്കിക്കൊണ്ട് ഞാൻ സംസാരിക്കുന്ന ഈ സ്ഥലത്ത് വേദപുസ്തക പണ്ഡിതന്മാരും ഇരിപ്പുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നതിനു വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ ടേപ്പുകൾ ലോകത്തിലെല്ലായിടത്തും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ഞാനിത് ഒരു തരത്തിൽപ്പെട്ട ഏലിയാവിന്റെ പുതപ്പോ അല്ലെങ്കിൽ അങ്കിയോ പോലെ ഒരു മതഭ്രമം നിങ്ങളിൽ കുത്തിവെക്കാൻ ശ്രമിക്കുകയല്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വക കാര്യങ്ങൾ നമുക്ക് ധാരാളമായിട്ടുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം വരുവാനിരിക്കുന്ന യഥാർത്ഥ കാര്യങ്ങളുടെ മുന്നോടിയായിട്ട് ജനങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്നും വഴിതെറ്റിക്കുന്നതിനാകുന്നു. ക്രിസ്തുവിന്റെ വരവിന് മുമ്പായി കള്ള ഉപദേഷ്ടാക്കളും കള്ളമസിയാഹകളും എഴുന്നേൽക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ആ കാലത്തെ ഉപദേഷ്ടാവായിരുന്ന പ്രഗത്ഭനായ ധർമ്മോദ്ദേഷ്ടാവായിരുന്ന ഗമാലിയൽ തന്നെ അപ്പോസ്തലന്മാരെ ഈ മനുഷ്യരെ അടിക്കുന്ന ചോദ്യവും അതുപോലെയുള്ള കാര്യങ്ങളും ഉണ്ടായപ്പോൾ അവരെ ഒറ്റയ്ക്ക് വിട്ടേക്കുക, അത് ദൈവികമെന്ന് വരികിൽ നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരുമല്ലോ, എന്നാൽ അത് ദൈവികമല്ലെങ്കിൽ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ? കുറെ നാളുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് ഏകദേശം 400 അവനോട് കൂടെ ചേരുമാറാക്കി. അവരെല്ലാം ചിതറിപ്പോയില്ലേ? നമുക്ക് ഈ വക കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നു. എന്തായിരുന്നു അത്? എല്ലാം യഥാർത്ഥ കാര്യം വരുന്നതിന് മുമ്പ് മുന്നോടിയായിട്ടുള്ള സംഭവങ്ങളാകുന്നു. നോക്കൂ, സാത്താൻ ഈ കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നു. നാം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായ സാത്താൻ എന്ന ഈ വ്യക്തിയുടെ ചാതുര്യത്തെ ശ്രദ്ധിക്കുക. തിരുവെഴുത്ത് വഴിയായി നാം അവനെ ഇപ്പോൾ വെളിപ്പെടുത്തുകയും അഴിച്ചു കാണിക്കുകയും ചെയ്തിട്ട് അവൻ ആരാകുന്നുവെന്ന് നിങ്ങൾ കാണുന്നതിനിടയാക്കുകയാണ്. അതാണ് ചെയ്തിരിക്കേണ്ടതായ കാര്യം. കൂടാതെ നിങ്ങൾ ഓർക്കുക, അവനൊരു കമ്മ്യൂണിസ്റ്റായി പോകുന്നതിന് ശ്രമിച്ചിട്ടില്ല. സാത്താൻ അത് ചെയ്തിട്ടില്ല. അവൻ എതിർ ക്രിസ്തുവാകുന്നു. അത്രയും അടുത്തായിട്ട് യേശു പറഞ്ഞു, വൃതന്മാരെയും തെറ്റിച്ചു കളയും. അവരാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരായി ഈ മുദ്രകളുടെ കീഴിലായി മറക്കപ്പെട്ടവരാകുന്നു. അവനൊരു കൌശലക്കാരനായ വ്യക്തിയാകുന്നു. ഈ കാര്യങ്ങൾ സംഭവിക്കാനായി കടന്നുവരുന്നത് അവൻ കാണുമ്പോൾ അതിവിടെ സംഭവിക്കുന്നതിന് മുമ്പായി അതിനെ തകിടം മറിച്ചു കളയാൻ അവന് കഴിയുന്ന സകല കാര്യങ്ങളും അവൻ വലിച്ചിടും. അന്ത്യകാലത്ത് കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പിന്തുടരും. യഥാർത്ഥത്തിൽ ഏലിയാവിന്റെ ആത്മാവിൽ അഭിഷിക്തനായി വരുന്ന ഈ സഹോദരന്റെ മഹത്തായ ആ സന്ദേശം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെയായിരിക്കും. അവർ അവനെ തെറ്റിദ്ധരിക്കും. അവരിൽ ചിലർ അവൻ മസീഹ ആണെന്ന് തെറ്റിദ്ധരിക്കും. എന്നാൽ അവൻ കർശനമായി അല്ല എന്ന് പറയും. കാരണം അത് യോഹന്നാന്റെ വരവ് പോലെ തന്നെ ആകേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ കാലത്ത് അവൻ പ്രസംഗിക്കാൻ അവിടെ എത്തിയപ്പോൾ അവർ അവനോട്, നീ മസീഹ അല്ലേ? നീ ആ വ്യക്തിയല്ലേ എന്ന് ചോദിച്ചിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ മസീഹ അല്ല, അവന്റെ ചെറുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. അവൻ ഈ ഭൂമിയിലായിരുന്നുവെന്ന് യോഹനാൻ അത്രയും തീർച്ചയായിട്ടും അവൻ പറഞ്ഞു. അവൻ നിങ്ങളുടെ ഇടയിൽ തന്നെ എവിടെയോ ഉണ്ട്. എന്നാൽ ആ അടയാളം അവന്റെ മേൽ വരുന്നത് കാണുന്നതുവരെ അവനെ യോഹന്നാൻ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം ആ വെളിച്ചം താഴേക്കിറങ്ങി വന്ന് ഒരു പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ പ്രകാശം വരുത്തിയത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അതാ അവൻ അവിടെയാകുന്നു, അതവനാകുന്നു. എന്നാൽ യോഹന്നാൻ മാത്രമായിരുന്നു അത് കണ്ടത്, യോഹന്നാൻ മാത്രമായിരുന്നു ശബ്ദം കേട്ടത്, ബാക്കിയുള്ളവർ ആരും അത് കേട്ടിരുന്നില്ല. എന്നാൽ യഥാർത്ഥ ദാസൻ വരുമ്പോൾ അതിനോടുകൂടെ എല്ലാവിധ അനുകരണങ്ങളും കൂടി ഉണ്ടായിട്ട് അത് ജനങ്ങളുടെ മനസ്സിനെ തകിടം മറിക്കുന്നു. സാത്താനാണത് ചെയ്യുന്നത്. ശരിയും തെറ്റും വിവേചിച്ചെറിയാൻ കഴിയാത്തവർ ഈ കാര്യങ്ങളിൽ ഇടറി വീണു പോകുന്നു. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് ചെയ്യുന്നില്ല. വൃതന്മാരെ തെറ്റിപ്പാൻ കഴിയുകയില്ല എന്ന് വേദപുസ്തകം പറയുന്നു. ഇപ്പോൾ ക്രിസ്തുവിന്റെ വരവിന് തൊട്ടു മുമ്പായി വേദപുസ്തകം പറയുന്നു, കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റിട്ട് അവർ ക്രിസ്തുവാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പറയും, ഇതാ അവൻ മരുഭൂമിയിലാക്കുന്നു, അത് വിശ്വസിക്കരുത്, ഇതാ അവൻ അറകളിലാകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കാരണം മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. നോക്കൂ, അതെ, അവൻ പ്രത്യക്ഷപ്പെടും. അതൊരു ലോകവ്യാപകപരമായ കാര്യമാകുന്നു. എന്നാൽ ഇപ്പോൾ അത് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് അവർ കണ്ടുപിടിക്കുമ്പോഴായിരിക്കും. ഓർക്കുക, അത് സഭ വീട്ടിലേക്ക് പോകുന്നതായ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന് ശേഷം ഉടനെ സംഭവിക്കും. കള്ള അനുകരണങ്ങൾ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിട്ട് അതുപോലെ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അർത്ഥമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല ശ്രീമാൻ, ഈ വ്യക്തി വരുമ്പോൾ, അതായത് ഈ മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്ന വ്യക്തി വരുമ്പോൾ അവനൊരു പ്രവാചകനായിരിക്കും എന്ന് തിരുവെഴുത്തുകളിൽ കൂടി മാത്രമായി ഞാൻ കാണിക്കുകയാണ്. അവൻ തീർച്ചയായും ഒരു പ്രവാചകനായിരിക്കും. ദൈവത്തിന്റെ വെളിപാടുകൾ, ദൈവത്തിന്റെ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ എത്തുന്നു. അത് കൃത്യമായും ശരിയാണ്. കൂടാതെ നോക്കൂ, ദൈവം മാറ്റമില്ലാത്തവനാണ്. ഇതിലും നല്ലതായ ഒരു പദ്ധതി അവന്റെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ അവനത് ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ അവൻ ഏറ്റവും നല്ല പദ്ധതി ആരംഭത്തിൽ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ഇപ്രകാരമായിട്ട് വേണമെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിനു വേണ്ടി അവന് സൂര്യനെ തിരഞ്ഞെടുക്കാമായിരുന്നു, അവന് ചന്ദ്രനെ തിരഞ്ഞെടുക്കാമായിരുന്നു, അവന് കാറ്റിനെ തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ അവൻ മനുഷ്യനെ തിരഞ്ഞെടുത്തു. അവൻ ഒരിക്കലും ഒരു കൂട്ടത്തെ അതിന് തിരഞ്ഞെടുക്കുന്നില്ല, അവൻ വ്യക്തികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. നോക്കൂ, കൂടാതെ ഒരിക്കലും രണ്ട് മുഖ്യ പ്രവാചകന്മാരെ ഒരേ സമയത്ത് ഈ ഭൂമിയിൽ ഉപയോഗിച്ചിട്ടില്ല. നോക്കൂ, ഓരോ മനുഷ്യരും വ്യത്യസ്തതയുള്ളവരാണ്. അവനൊരു വ്യത്യസ്തമായ നിർമ്മാണമാണ് ഉള്ളത്. ദൈവത്തിനൊരു വ്യക്തിയെ തന്റെ കരങ്ങളിൽ കിട്ടിയാൽ അത് മാത്രമാണ് അവൻ എല്ലാമായിട്ട് ആവശ്യമായിരിക്കുന്നത്. പിന്നെ അവൻ ആഗ്രഹിക്കുന്നത് എന്തും അവന് ചെയ്യാൻ കഴിയും. ദൈവത്തിന് ഒരു വ്യക്തിയെ കിട്ടിയാൽ മതിയാകുന്നു. നോഹയുടെ കാലത്ത്, ഏലിയാവിന്റെ കാലത്ത്, മോശയുടെ കാലത്ത്, പലരും മോശയുടെ കാലത്ത് എഴുന്നേൽക്കുകയുണ്ടായി. അവരെപ്രകാരം എഴുന്നേറ്റ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കൊള്ളാം, നീ ഒരാൾ മാത്രമല്ല വിശുദ്ധനായിട്ട് ഞങ്ങളുടെ ഇടയിലുള്ളത്. അത് കോരഹും ദാതാനുമായിരുന്നു പറഞ്ഞത്. അപ്പോൾ ദൈവം കൽപ്പിച്ചു, നിന്നെ തന്നെ അവരിൽ നിന്ന് വേർപിരിപ്പീൻ, ഞാൻ ഭൂമി പിളർമാറാക്കി അവരെല്ലാം വിഴുങ്ങിക്കളയും. നിങ്ങൾക്ക് മനസ്സിലായോ? അതിനുശേഷം ജനങ്ങൾ പരാതി പറയാൻ തുടങ്ങി. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഈ മുഴുവൻ കാര്യത്തെ നശിപ്പിച്ചു കളയും. അപ്പോൾ മോശ അവിടെ ക്രിസ്തുവിന്റെ സ്ഥാനത്തെ എടുത്ത് അവനെ തന്നെ ആ വിടവിലിട്ടുകൊണ്ട് ദൈവമേ അങ്ങനെ ചെയ്യരുതേ എന്ന് അപേക്ഷിച്ചു. നോക്കൂ, ദൈവം മോശയെ പ്രവൃത്തിക്കായി നിയോഗിച്ചിരുന്നു. അതുകൊണ്ട് തീർച്ചയായും അവന് മോശയെ മറികടക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവൻ ആ സമയത്ത് ക്രിസ്തുവിനെ പോലെ പ്രവർത്തിച്ചിരുന്നു. അത് ക്രിസ്തു മോശയിലായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു പരിപൂർണമായും. ദൈവം അവനെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നതിൽ ഇന്ന് നാം വളരെയധികം സന്തോഷമുള്ളവരാകുന്നു. ആ മഹത്തായ ദിവസത്തിന്റെ പ്രഭാതം പൊട്ടിവിടരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെളിച്ചം മിന്നി മിന്നി പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പറുദീസയിലെ പക്ഷികൾ വിശുദ്ധന്മാരുടെ ഹൃദയത്തിൽ പാടാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയും അധികം ദൂരമില്ല എന്നവർ ഇപ്പോൾ അറിയുന്നു. എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു, അത് സംഭവിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവൻ യാതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും ഇപ്പോൾ തിരുവെഴുത്തുകൾ പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതപ്പെട്ടിരിക്കുന്നതാകുന്നു. അതുകൊണ്ട് തിരുവെഴുത്തുകൾ പരിപൂർണമായും സത്യമാകുന്നു. അത് സത്യമായിരിക്കാതെ മറ്റ് യാതൊരു വഴിയുമില്ല. അവിടെയാണ് കത്തോലിക്ക സഭയിലെ നമ്മുടെ സ്നേഹിതരോട് നാം യോജിക്കുന്നത്. ഇത് മനുഷ്യരാൽ വെറുതെ എഴുതപ്പെട്ടതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് എഴുതിയിരിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനോട് ചേർക്കപ്പെട്ടിട്ടുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങളും ഇതിനോട് ചേർക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതിന്റെ കൂട്ടിച്ചേർക്കലിൽ അവരെല്ലാം തന്നെ പുറത്താക്കപ്പെടുകയുണ്ടായി. എന്നാൽ ഈ യാഥാർത്ഥ്യവും സത്യവുമായ തിരുവെഴുത്തുകൾ ഒന്നിനോടൊന്ന് പൊരുത്തപ്പെട്ടു പോകുകയും അവ തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും ഒരിടത്തും തന്നെയില്ല. ഒരു സാഹിത്യകൃതി ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വരികൾ തമ്മിൽ വൈരുദ്ധ്യമില്ലാതെ നിങ്ങൾ എന്നെ കാണിക്കുക. എന്നാൽ വേദപുസ്തകത്തിൽ ഒരിടത്തും തമ്മിൽ യാതൊരു വിരുദ്ധതയുമില്ല. അതിനെക്കുറിച്ച് പഴയ വിമർശകൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ അതെവിടെയാണെന്ന് നിങ്ങൾ കാണിക്കാമെങ്കിൽ അതിനായി ഒരു പ്രതിഫലം നീണ്ട സമയമായി എന്റെ പക്കൽ കൊടുക്കുന്നതിനായിട്ടുണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു കാര്യം അതിലില്ല. അതെന്തുകൊണ്ടാണെന്നാൽ മനുഷ്യന്റെ മനസ്സ് കുഴപ്പത്തിലാകുന്നതിനാലാണ്. ദൈവം കുഴപ്പക്കാരനല്ല. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവനറിയാം. അവൻ അറിയുന്നു. ശ്രദ്ധിക്കുക, ദൈവം ഒരു സഭയെ കൊണ്ട് ലോകത്തെ ന്യായം വിധിക്കാൻ പോകുകയാണെങ്കിൽ കത്തോലിക്ക സഭ ഇപ്രകാരമാണത് പറയുന്നത്. ശരിയെങ്കിൽ ഏത് സഭയാകുന്നു അത്? ഇന്ന് നമുക്കുള്ള സഭകളെ നോക്കുക. നമുക്ക് 900-ലധികം വ്യത്യസ്തമായ വിഭാഗീയ സഭകൾ ഇന്നുണ്ടായിരിക്കുന്നു. ഇപ്പോൾ എപ്രകാരം അവരിലൊന്ന് ഇപ്രകാരം പഠിപ്പിക്കുകയും ഒന്ന് അപ്രകാരം പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതെന്തൊരു കുഴപ്പമായിട്ട് ആർക്ക് വേണമെങ്കിലും അവർ ആഗ്രഹിക്കുന്ന എന്തും പഠിപ്പിച്ചുകൊണ്ട് എങ്ങനെയും മുമ്പോട്ട് പോകാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തിന് എന്തെങ്കിലും ഒരു നിലവാരമുണ്ടാകേണ്ടിയിരിക്കുന്നു. അത് അവന്റെ വചനമാകുന്നു. ഇപ്പോൾ ഇത് കത്തോലിക്കരെ കുറ്റപ്പെടുത്തുകയല്ല, പ്രൊട്ടസ്റ്റന്റും അത്രയും തന്നെ മോശമായ നിലയിലാകുന്നു. എന്നാൽ ഒരു പുരോഹിതനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീമാൻ ബ്രൺഹാം, അദ്ദേഹം പറഞ്ഞു, ദൈവം തന്റെ സഭയിലാകുന്നു. ഞാൻ പറഞ്ഞു, ശ്രീമാൻ, ദൈവം തന്റെ വചനത്തിലാകുന്നു. അവൻ തന്റെ വചനമാകുന്നു. അതേ ശ്രീമാൻ. അദ്ദേഹം പറഞ്ഞു, ശരിയെങ്കിൽ സഭ വീഴ്ച പറ്റാത്തതാകുന്നു. ഞാൻ പറഞ്ഞു, ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നാൽ വചനം വീഴ്ച പറ്റാത്തതാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ സ്നാനത്തെക്കുറിച്ച് ഈ രീതിയിലും മറ്റുമാണ് പഠിപ്പിച്ചിരുന്നത്. ഞാൻ ചോദിച്ചു, എപ്പോൾ? സഭയുടെ ആദ്യകാലങ്ങളിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിച്ചു, അത് കത്തോലിക്ക സഭയായി നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. ഞാൻ പറഞ്ഞു, എങ്കിൽ ഞാനും കത്തോലിക്കക്കാരനാകുന്നു. പഴയ പരിഷ്കാരത്തോടുകൂടിയ കത്തോലിക്കനാകുന്നു. ഞാൻ പഴയ പരിഷ്കാര രീതിയിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ജനങ്ങൾ ഇന്ന് അതെല്ലാം കൂടി കൂട്ടിക്കുഴിച്ചിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന എന്തെങ്കിലും കഷ്ടിച്ച് തിരുവഴുത്തിൽ തന്നെ കാണപ്പെടുന്നുള്ളൂ. സ്ത്രീകളോടുള്ള മധ്യസ്ഥതയും മരിച്ചുപോയവരോടുള്ള മധ്യസ്ഥതയും അതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം കൂടാതെ ഓ മാംസഭക്ഷണം കഴിക്കാതിരിക്കുന്നതും അങ്ങനെ എന്തെല്ലാമാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. നോക്കൂ, തിരുവചനത്തിൽ ഈ കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരിക എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതവിടെ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യമില്ല. സഭയപ്രകാരം പറഞ്ഞിരിക്കുന്നിടത്തോളം അത് അങ്ങനെ തന്നെയാകുന്നു. വാചനം എന്ത് പറയുന്നു അത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. സഭ പറയുന്നതാകുന്നു കാര്യം. ഞാൻ പറഞ്ഞു, വേദപുസ്തകം പറയുന്നു, അതായത് ആരെങ്കിലും ഇതിനോട് ഒരു വാക്ക് കൂട്ടിയാലോ അല്ലെങ്കിൽ ഒരു വാക്ക് എടുത്തു കളഞ്ഞാലോ ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവനുള്ള അംശവും എടുത്തു കളയപ്പെടും. അതുകൊണ്ട് ഇത് വചനമാകുന്നു. ഞാൻ വചനത്തെ വിശ്വസിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആമോസും മറ്റുള്ള തിരുവെഴുത്തുകളും ഇപ്രകാരം പറയുന്നുവെങ്കിൽ ഓർക്കുക, ഈ കാര്യത്തിൽ നാം ഇതിന്റെ സവിശേഷതകളെ മാത്രമാണ് എടുക്കുന്നത്. ആ മുറിയിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്റെ മേൽ കടന്നു വന്നപ്പോൾ അവിടെ സംഭവിക്കുന്നതെല്ലാം എനിക്ക് എഴുതിയെടുക്കാൻ കഴിയുമെങ്കിൽ ഈ മുദ്രയിൽ ഒരെണ്ണത്തിന് തന്നെ 3 മാസത്തോളം എടുത്തുകൊണ്ട് ഞാനിവിടെയായിരിക്കും. അതുകൊണ്ട് പ്രധാന ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അത് ജനങ്ങളെ വിഷമിപ്പിക്കാത്ത കാര്യങ്ങളാണെന്ന് കാണുന്നത് എടുക്കുന്നു. എന്നിരിക്കലും അത്രയും അത് അവരെ വേദനിപ്പിക്കാതെ വിശ്വാസത്തിനിടയാക്കിയിട്ട് അതിനുതകുന്ന കാര്യമാക്കി തീർക്കും. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ആമോസ് പറഞ്ഞു, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. അതിനുശേഷം അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നാം കാണുന്നു. അതുകൊണ്ട് അവനിപ്പോൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നിറവേറുന്നതിനായി അവൻ എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങിയായിരിക്കണം. അവൻ ന്യായവിധിയുടെ ദൃശ്യത്തിലേക്കുള്ള നീക്കങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എന്തോ ചെയ്യുന്നതിനു വേണ്ടി ഒരുങ്ങുകയാണ്. കൂടാതെ ഒരു കാര്യം വീണ്ടും, നാം അന്ത്യകാലത്താകുന്നു എന്ന് ഇത് തീർച്ചയായും സാക്ഷീകരിക്കുന്നു. നാം അന്ത്യകാല സഭയായ ലാവോദിക്ക സഭയുടെ കാലഘട്ടത്തിലാകുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങൾ അന്ത്യകാലത്ത് മാത്രം വെളിപ്പെടുന്നതിനുള്ളതാകുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. പരിശുദ്ധാത്മാ നമ്മെ അറിയാനിടയാക്കി നാം വിശ്വസിക്കുന്നതായ കാര്യങ്ങളെ നമുക്കിപ്പോൾ ആഴത്തിലേക്ക് ഇറങ്ങുന്നതിനിടയാക്കാം. ഇപ്പോൾ ഓർക്കുക, യാതൊന്നും വെളിപ്പെടുത്തുന്നില്ല. തന്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് ആദ്യം വെളിപ്പെടുത്താതെ യാതൊന്നും ദൈവം ചെയ്യുന്നില്ല. അതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പ് അവനത് വെളിപ്പെടുത്തുന്നു. അങ്ങനെ അവനത് വെളിപ്പെടുത്തുമ്പോൾ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നോക്കൂ, അവനത് വെളിപ്പെടുത്തുന്നു. നാം സംസാരിക്കുന്നതായ ഈ കാര്യങ്ങൾ അന്ത്യകാലത്ത് അവസാനത്തെ കാഹളം ഊതുന്നതിനു മുമ്പ്, അന്ത്യകാലത്തെ സഭാകാലഘട്ടത്തിന്റെ അവസാനത്തെ സന്ദേശത്തിന്റെ സമയത്ത് വെളിപ്പെടേണ്ടിയ കാര്യങ്ങളാകുന്നു. അത് ശരിയാണ്. നിങ്ങളിപ്പോൾ അത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ 3 വട്ടം ഞാനത് സൂചിപ്പിച്ചിരുന്നു. വെളിപാട് 10:1-7 വരെയാകുന്നു. ഏഴാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം വെളിപ്പെടും,
നിവൃത്തിയാകും.
അവിടെ ഒരു കാര്യം മാത്രം അവശേഷിക്കുന്നു, ഏഴ് മുദ്രകളുടെ പുസ്തകം തുറക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ മുഴുവൻ മർമ്മവും നിവൃത്തിയാകുന്നു. വർഷങ്ങളായി നാം അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്നു. തിരുവെഴുത്ത് പ്രകാരം ഈ ദിവസം വരെ അത് മനസ്സിലാക്കുന്നതിന് യാതൊരു വഴിയുമില്ല, കാരണം അത് മറച്ചു വച്ചിരിക്കുന്നു. നാം അതിന്റെ പ്രതിരൂപത്തെ കണ്ടിരുന്നു, അത് എന്തിനാലാണ് സൂചിപ്പിക്കപ്പെട്ടിരുന്നതെന്ന് കണ്ടിരുന്നു. എന്നാൽ അന്ത്യകാലം വരെ അത് ശരിയായി വെളിപ്പെട്ടിരുന്നില്ല. നോക്കൂ, എങ്കിൽ ഇപ്പോൾ ഈ അന്ത്യകാലത്ത് നാം അവിടെ എത്തിയിരിക്കണം. ഇപ്പോൾ ഓർക്കുക, ഇപ്പോൾ ഇത് മറക്കരുത്. അവനത് വെളിപ്പെടുത്താതെ യാതൊന്നും ചെയ്യുന്നില്ല. കൂടാതെ അവനത് ചെയ്യുന്നത് അത്രയും എളിമയായ രീതിയിലായിട്ട് ഈ ലോകത്തെ ജ്ഞാനികളും വിവേകികളും അത് വിട്ടുപോകുന്നു എന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങളത് കുറിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് മത്തായി 11:25-26 ആകുന്നു. ഓർക്കുക, അവനത് വെളിപ്പെടുത്താതെ യാതൊന്നും ചെയ്യുന്നില്ല. അവൻ വെളിപ്പെടുത്തുന്നത് ആ രീതിയിലായിട്ട് മിടുക്കരും വിദ്യാസമ്പന്നരും അത് വിട്ടുപോകുന്നു. ഓർക്കുക, ആദ്യത്തെ പാപം എന്താണോ ചെയ്തത്, അത് ചെയ്തപ്പോൾ വചനത്തിന് പകരം ജ്ഞാനമാണ് ലോകം ആഗ്രഹിച്ചിരുന്നത്. അതിപ്പോൾ മറന്നുകളയരുത്. ഹോ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ ഓ നാം എത്ര നന്ദിയുള്ളവരായിരിക്കണം. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക, അവൻ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഈ പ്രാർത്ഥനാ കൂടാരത്തിൽ ഈ കാര്യങ്ങളുമായി വളർന്നു വന്ന ജനങ്ങളായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ടേപ്പ് ചെയ്യുന്നവരോട് ശരി, നിങ്ങൾ തുടർന്ന് ടേപ്പ് ചെയ്തുകൊള്ളുക. എന്നാൽ നോക്കൂ, ഞാനിത് ഈ പ്രാർത്ഥനാ കൂടാരത്തിൽ നേരത്തെ മുതൽ ഉണ്ടായിരുന്ന ജനങ്ങളോട് പറയുകയാണ്. ഞാൻ നിങ്ങളോട് സംഭവിക്കുന്നതിന് മുമ്പായി പറഞ്ഞിട്ടുള്ള നൂറുകണക്കിന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കുവാൻ ഞാൻ നിങ്ങളോട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നു. ഈ പ്രസംഗ പീഠത്തിൽ വെച്ചോ പുറത്തോ അതെവിടെയായിരുന്നാലും അവൻ എന്തെങ്കിലും സംസാരിച്ചിട്ട് അത് സമ്പൂർണമായും കൃത്യമായും ആ രീതിയിൽ തന്നെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ എനിക്ക് കാണിച്ചു തരിക. എങ്ങനെ അതിന് കഴിയും? ഒരു മനുഷ്യ മനസ്സിന് അപ്രകാരമായിരിക്കാൻ കഴിയുമോ? തീർച്ചയായുമില്ല. ഈ വരുന്ന ജൂണിൽ 33 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെളിച്ചത്തിന്റെ രൂപത്തിൽ അവൻ ആ നദിയുടെ മേൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, പഴയ സമക്കാരായ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഞാനൊരു ബാലനായിരിക്കുമ്പോൾ മുതൽ ആ ശബ്ദത്തെയും വെളിച്ചത്തെയും കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. ജനങ്ങൾ അതിനെ എനിക്ക് സ്വല്പം തലയ്ക്ക് സ്ഥിരതയില്ലാത്ത കാര്യം പോലെ അതെടുത്തിരുന്നു. ഒരുപക്ഷെ ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ഇതേപോലെ തന്നെ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആശ്ചര്യപ്പെടേണ്ടതിന്റെ ആവശ്യമില്ല. സഭ 1933 മുതൽ അതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടിട്ടില്ല. ആ ദിവസം നദിക്കരയിൽ വെച്ച് അത് സംഭവിക്കുമ്പോൾ ഞാൻ 100 ജനങ്ങളെ സ്നാനപ്പെടുത്തുകയായിരുന്നു. മാറ എന്ന പയ്യൻ എന്നോട് ചോദിച്ചത് ഞാൻ ഓർക്കുന്നു, ബില്ലി, നീ ഇവരെ മുക്കാൻ കൊണ്ടുപോകുകയാണോ? അവിടെയുള്ള ജിം മാറ അയാൾ മരിച്ചു പോയിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അയാൾ കൊല്ലപ്പെടുകയായിരുന്നു. ഏതോ ഒരു സ്ത്രീ അയാളെ വെടിവെച്ചു കൊന്നതായി ഞാൻ കരുതുന്നു. എന്നാൽ അയാൾ എന്നോട് നീ ഈ ജനങ്ങളെ വെള്ളത്തിൽ മുക്കാൻ കൊണ്ടുപോകുകയാണോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, അല്ല ശ്രീമാൻ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്താൻ പോവുകയാണ്. ഈ കൂട്ടത്തോടൊപ്പം ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ മറ്റൊരു സ്ത്രീയോട് അതിനെക്കുറിച്ച് ഒരു കളിയായി അഭിപ്രായം പറഞ്ഞു. അവർ പറഞ്ഞു, കൊള്ളാം, എനിക്കും മുങ്ങുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അത് കൊള്ളാം, ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ തിരികെ ചെന്ന് അനുദപിക്കുക, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാൻ നിനക്ക് യോഗ്യതയില്ല. നോക്കൂ, ഇത് കളിയായിട്ടെടുക്കുന്നതിനുള്ള കാര്യമല്ല. ഇത് ക്രിസ്തുവിന്റെ സുവിശേഷം ഒരു ദൈവനിയോഗത്താൽ വെളിപ്പെടുത്തപ്പെട്ട വചനമാകുന്നു. അതിനെ നിങ്ങൾക്കിപ്പോൾ അസംബന്ധമെന്നും മൂടത്തരമെന്നും പറഞ്ഞ് എവിടെയെങ്കിലും സ്ഥാപിക്കാൻ കഴിയും. എന്നാൽ ഓർക്കുക, ഇത് സംഭവിക്കുമെന്ന് വചനത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുകയും അത് ശരിക്കും അതുപോലെ തന്നെയുമാകുന്നു. അങ്ങനെ അതാ അതിവിടെ ആയിരിക്കുന്നു. അതിനുശേഷം അവരെല്ലാം നദിക്കരയിൽ നിൽക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതായത് അതൊരു നക്ഷത്രം പോലെ ദൂരത്തായി കാണപ്പെടുകയും പിന്നീട് അടുത്തടുത്തായി വരികയും ഒരു മരതക വെളിച്ചമായി കാണപ്പെടുകയും ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്ന നദിയുടെ സ്ഥാനത്തേക്ക് അത് നേരെ ഇറങ്ങി വന്നു. അപ്പോൾ നഗരത്തിലെ വ്യാപാരികളായ ജനങ്ങൾ ഇതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെനിക്ക് വേണ്ടിയല്ല, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ഞാൻ നിങ്ങളോട് സത്യമാണ് പറയുന്നതെന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഒരു കുട്ടിയായിരിക്കെ, കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള വെറുമൊരു ബാലനായിരിക്കെ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അധികമായിരുന്നു. അതിനുശേഷം ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ട്രസ്റ്റുമാരിൽ ഒരാളായ സഹോദരൻ റോബേഴ്സൺ, അദ്ദേഹത്തെ ഞാൻ കുറച്ചുനേരം മുമ്പ് ഇവിടെ കണ്ടിരുന്നു. നിങ്ങൾ കാണുന്നതായ ആ ചിത്രം ഹൂസ്റ്റണിൽ വെച്ച് എടുക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിരുന്നു. ആ വിവാദത്തിൽ ഞാൻ അതിനെക്കുറിച്ച് എന്തോ പറയുന്നതിനായി അന്ന് രാത്രിയിൽ തുടങ്ങിയായിരുന്നു. സഹോദരൻ റോയിയും കൂടാതെ വേറൊരാളെ മാത്രമായിരുന്നു ആ കൂട്ടത്തിൽ ടേപ്പ് റെക്കോർഡുകളുമായി അവിടെ ഉണ്ടായിരുന്നത്. അതൊരു പഴയ രീതിയിലുള്ള വയറുകൊണ്ടുള്ള ടേപ്പ് റെക്കോർഡറുകളായിരുന്നു. സഹോദരൻ റോബേഴ്സൺ, അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നു. സഹോദരി റോബേഴ്സൺ സുഖമില്ലായിരുന്നു. സഹോദരൻ റോയ് ഒരു പരിചയസമ്പന്നനായ പടയാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലുകൾ വെടിയുണ്ടയാൽ തകർക്കപ്പെട്ട് മരിച്ചു പോകുമെന്ന് കരുതി വിട്ടിരുന്നു. അദ്ദേഹം പട്ടാളത്തിൽ ഒരു ഓഫീസറായിരുന്നു. ജർമ്മനിയുടെ ഒരു 88 അദ്ദേഹം സഞ്ചരിച്ചിരുന്ന പീരങ്കിയെ തകർത്തിട്ട് കൊല്ലപ്പെട്ടു പോകുന്ന രീതിയിൽ തുണ്ടമായി തകർത്തിരുന്നു. അദ്ദേഹം മരിച്ചു പോകുമെന്ന് കരുതി ദീർഘനേരം കിടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കാലുകളും അവയിലെ ഞരമ്പുകളും വെടിയുണ്ടകളാൽ തകർന്നുപോയിട്ട് ഒരിക്കലും നടക്കയില്ലെന്ന് അവർ പറഞ്ഞിരുന്നു. ദൈവമേ, എന്നാൽ നടപ്പിൽ അദ്ദേഹത്തിന് എന്നെ പിന്നിലാക്കാൻ തന്നെ കഴിയും. എന്നാൽ എന്തായിരുന്നു അത്? അദ്ദേഹം എന്തോ വിശേഷമായ കാര്യം കാണുകയും അദ്ദേഹം ഹൂസ്റ്റണിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം തന്റെ ഭാര്യയെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ പക്കൽ കമ്പി സന്ദേശമുണ്ടായിട്ട് അത് ടേപ്പിൽ ഉറപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞാലുടനെ അദ്ദേഹം അത് നിങ്ങൾക്ക് വേണ്ടി ഓടിച്ചു കേൾപ്പിക്കാൻ പോകുകയാണെന്ന് ഞാൻ ആശിക്കുന്നു. ഈ പഴയ കമ്പി സന്ദേശത്തിൽ ഹൂസ്റ്റണിലെ എന്റെ ശുശ്രൂഷകൾ അദ്ദേഹം പകർത്തിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ എത്തിയിരിക്കുകയും കഴിഞ്ഞ ദിവസം വരെ ഈ കാര്യം അവർ ശ്രദ്ധിച്ചിരുന്നതുമില്ല. അവർ അവൾ അത്രയും ദുഃഖിതയായിരുന്നു. അവൾ രോഗിയായിട്ട് പ്രാർത്ഥനയുടെ നിരയിൽ കടന്നു വരാൻ ആഗ്രഹിച്ചിരുന്നു. അവരെന്നെ ഒരിക്കലും അറിയുകയോ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും അവരെ കാണുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഒരു ജനലിന് സമീപത്തായി പുറത്തേക്ക് നോക്കിക്കൊണ്ട് വളരെ മുഷിഞ്ഞ് തകർന്നതുമായ രീതിയിൽ ഒരു പ്രാർത്ഥനയുടെ കാർഡ് ലഭിക്കുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നിരുന്നു. അതിപ്രകാരമായിട്ട് അന്ന് രാത്രിയിൽ അല്ലെങ്കിൽ അടുത്ത രാത്രിയിൽ എന്തോ അവർക്ക് അതേ രാത്രിയിൽ തന്നെ പ്രാർത്ഥനയുടെ നിരയിൽ കടക്കുന്നതിനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. അവർ പ്രസംഗപീഠത്തിലെത്തിയപ്പോൾ പരിശുദ്ധാത്മാ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നുമല്ല വരുന്നത്, നിങ്ങൾ ന്യൂ ആൽബനി എന്ന് വിളിക്കപ്പെടുന്ന ഒരു നഗരത്തിൽ നിന്നുമാണ് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ജനലിനരികിലായി പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു പ്രാർത്ഥനയുടെ കാർഡ് കിട്ടുന്നതിനെ കുറിച്ചെല്ലാമായി വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന ഈ കാര്യങ്ങൾ ഇതാ ടേപ്പിലായിരിക്കുന്നു. അതിനുശേഷം യോഗത്തിന്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് അവിടെ ആയിക്കൊണ്ട്, അതാദ്യത്തെ യോഗമായിരുന്നു, ഞങ്ങൾക്ക് ഏകദേശം 3000 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 8000, പിന്നെ ഏകദേശം 30000 മാറി. അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ യോഗത്തിൽ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് എനിക്കറിയില്ല, ഇതിപ്പോൾ ടേപ്പിലായിരിക്കുന്നു. എന്നാൽ ഇതെന്റെ സവിശേഷമായ സമയങ്ങളിലൊന്നാകാൻ പോകുകയാണ്. ഈ യോഗത്തിൽ എന്തോ ഒന്ന് സംഭവിക്കാനിടയായിട്ട് അത് ഇതുവരെയും ആരെങ്കിലും കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മഹത്തായ ഒന്നായിരിക്കും. അതിനുശേഷം ഏകദേശം 8, 9, 10 രാത്രികൾക്ക് ശേഷം കർത്താവിന്റെ ദൂതൻ ഏകദേശം 30000 ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വന്ന് പ്രത്യക്ഷപ്പെടുകയും അതിന്റെ ചിത്രമെടുക്കുകയും ചെയ്തു. അതിപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിലായിരിക്കും. അത് ലോകത്തിൽ ആദ്യമായി ഫോട്ടോയിൽ പകർത്തപ്പെടുത്തപ്പെട്ട ഏക അമാനുഷികമായ ചിത്രമായി വാഷിംഗ്ടൺ DC അതിന്റെ പകർപ്പവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നു. പലപ്പോഴും വിവേചനത്തിനടിയിലായിട്ട് ഞാൻ പറയും, ഒരു വ്യക്തി മരണത്തിന് നിഴലിലായിരിക്കുന്നു, അവിടെ തലയ്ക്ക് മുകളിലായി ഒരു കറുത്ത നിഴൽ കാണപ്പെടുന്നു, ആ വ്യക്തി മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഈസ്റ്റ് പൈൻസ് അല്ലെങ്കിൽ സദേൺ പൈൻസ് എന്ന സ്ഥലത്ത് വെച്ച് ഞാൻ എന്റെ അവസാനത്തെ യോഗം എടുക്കുകയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അവിടെ സന്നിഹിതയായിരുന്ന ഒരു മഹിളയോട് എന്തോ പറഞ്ഞു, എളുപ്പം അതിന്റെ ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞാൻ ഒരു മഹിളയോട് സംസാരിക്കുകയായിരുന്നു. അവിടെ അതായിരിക്കുന്നു, അത് ഔദ്യോഗിക ബോർഡിൽ കുറെ സമയം വരെ ഉണ്ടായിരുന്നു. ആ കറുത്ത നിഴൽ അവിടെ ആ സ്ത്രീയുടെ മേൽ തൂങ്ങിക്കിടന്നിരുന്നു. പരിശുദ്ധാത്മാവ് അത് പ്രഖ്യാപിച്ച ഉടനെ തന്നെ അവർ വേറൊരു ചിത്രം കൂടി എടുത്തു. അത് പോയി കഴിഞ്ഞിരുന്നു, നിങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു, കർത്താവ് നിങ്ങളെ സൌഖ്യമാക്കിയിരിക്കുന്നു, അർബുദ രോഗം നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അതായിരുന്നു, അവർ സൌഖ്യം പ്രാപിക്കുകയും ചെയ്തു. നോക്കൂ, അവിടെയാണ് നിങ്ങൾ. ഇതേത് ദിവസം എന്ത് സമയമാണെന്ന് വരെ ദൈവം അറിയുന്നു എന്നുള്ളതിനെ കാണിക്കുന്നു. നമുക്കതറിയില്ല, നമുക്കവനെ അനുസരിക്കുക മാത്രം ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കിപ്പോൾ സംസാരിച്ചുകൊണ്ട് തുടരാൻ കഴിയും. എന്നാൽ ഒരു നിമിഷത്തേക്ക് ഈ പുറമെയുള്ള മുദ്രയെടുത്തിട്ട് നമുക്കതിനെ ഇതുമായിട്ട് കൂട്ടിക്കലർത്തുന്നതിന് വേണ്ടി നിർത്താം. ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് കഴിഞ്ഞുപോയ ആദ്യത്തെ മുദ്രയുടെ പുനരവലോകനം നമുക്ക് ചെയ്യാം. ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ സാത്താന് ഒരു മതവിശ്വാസിയായ അതിമാനുഷ്യനുണ്ടെന്ന് നാം ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾ ആ വെള്ളപ്പുതിർപ്പുറത്ത് കയറിപ്പോയവനെ ശ്രദ്ധിച്ചിരുന്നോ? അത് ആദ്യകാല സഭ പുറപ്പെട്ടു പോകുകയാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഓ, അത് അനേക വർഷങ്ങളായി പഠിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ അത് അപ്രകാരമായിരിക്കാൻ കഴിയില്ലായിരുന്നു. നിങ്ങൾ ബാക്കിയുള്ളവയെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. നമുക്കതെല്ലാം കൂടി തമ്മിൽ തമ്മിൽ ബന്ധിക്കപ്പെട്ട് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അതെവിടെയാണെന്ന് നോക്കുക. അപ്പോൾ ബാക്കിയുള്ളവ എന്തായിരിക്കുമെന്ന് ഇതുവരെയും എനിക്കറിയില്ല. എന്നാൽ അത് പൂർണ്ണമായി പൊരുത്തപ്പെട്ട് അവിടെ എത്തിയിരിക്കണം. കാരണം ഇത് സത്യമാകുന്നു, ഇത് സത്യം തന്നെയാകുന്നു. അത് റോമിലെ സഭയുടെ പൌരോഹിത്യ ആധിപത്യമാകുന്നു. കൃത്യമായും യഹൂദന്മാരാണ് എതിർ ക്രിസ്തു എന്ന് ഈ ജനങ്ങൾ വിചാരിക്കുന്നു. എന്നാൽ അവർ ഈ സത്യത്തിൽ നിന്നും കോടിക്കണക്കിന് മൈൽ ദൂരത്തായിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും യഹൂദന്മാർ എതിർ ക്രിസ്തുക്കളാണെന്ന് ചിന്തിക്കുന്നതിനിടയാകരുത്. അവരുടെ കണ്ണുകൾ ഉദ്ദേശപൂർവ്വം കുരുടാക്കപ്പെട്ടതായിരുന്നു. അതിനാൽ മാനസാന്തരത്തിനായി ഒരു സമയം നൽകിക്കൊണ്ട് നമുക്ക് പ്രവേശിക്കുന്നതിന് ഒരു വഴിയുണ്ടാക്കിയായിരുന്നു. എന്നാൽ എതിർ ക്രിസ്തു ഒരു അന്യജാതിയാകുന്നു. തീർച്ചയായും അത് സത്യത്തിന്റെ കപടവേഷധാരിയാകുന്നു. എതിർ എന്ന് വെച്ചാൽ വിരോധി എന്നാകുന്നു. ഇപ്പോൾ ഈ മഹാനായ അമാനുഷിക മനുഷ്യൻ, ഓ, അവൻ എപ്രകാരം ഒരു മഹത്തായ വ്യക്തിയാകുകയും അതിനുശേഷം അവസാനം സിംഹാസനത്തിലാകുകയും ചെയ്യുന്നു. അവൻ സിംഹാസനത്തിലായതിനുശേഷം അവൻ കിരീടധാരിയാകുന്നു. അങ്ങനെ ഇതിനുശേഷം ഇപ്പോൾ അവൻ ദൈവത്തിന് പകരമായി ആരാധിക്കപ്പെടുന്നു. ഇപ്പോൾ ഇത് വരുന്നതിന് മുമ്പായി ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആരായിരുന്നു അത്? പൌലോസ് 2 തെസ്സലോനിക്കർ 2:3 വരുമെന്ന് പറയുന്ന ആ മനുഷ്യൻ അതെന്താകുന്നു? എങ്ങനെ അവന് നൂറ്റാണ്ടുകളിലൂടെ നോക്കി അത് കാണാൻ കഴിഞ്ഞിരുന്നു? അവൻ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. തീർച്ചയായും അവൻ പറഞ്ഞു, ആത്മാവ് വെളിവായി പറയുന്നു. അന്ത്യകാലത്ത് മനുഷ്യർ വിശ്വാസത്തെ വിട്ടുകളഞ്ഞിട്ട് സ്വാധീനമാക്കുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യും. സ്വാധീനമാക്കുക എന്താകുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു സഭയിലെ സ്വാധീനമാക്കുന്ന ആത്മാവെന്ന് പറയുന്നത് പുരോഹിതനാകുന്നു. സ്വാധീനമാക്കുന്ന പുരോഹിതന്റെ ആത്മാവ് പിശാചിന്റെ പ്രവൃത്തികൾ പ്രവർത്തിക്കുന്നവരും സഭയിലെ കപടവിശ്വാസ പ്രവൃത്തികളുമാകുന്നു. ദാഷ്യക്കാർ, നിഗളികൾ ജ്ഞാനം നോക്കൂ, മിടുക്കർ ബുദ്ധിമാന്മാരാകുന്നു, ഭക്തിയുടെ വേഷം ധരിച്ചവരാകുന്നു, നാം ക്രിസ്ത്യാനികളാകുന്നു, നാം പള്ളിയിൽ പോയിരിക്കണം എന്നവർ പറയും. ഭക്തിയുടെ വേഷം ധരിച്ച് വെളിപാടുകളും ആത്മാവിന്റെ പ്രവൃത്തികളെയും ശക്തിയെയും ത്യജിച്ചു കളയുന്നവരാകുന്നു. അവരെ വിട്ടൊഴിഞ്ഞുകൊള്ളുവീൻ. നോക്കൂ, ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ പറഞ്ഞു, ഇത്തരക്കാർ വീടുകളിൽ നൂണുകിടക്കുകയും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ, അത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച സ്ത്രീകളെ നർത്തമാക്കുന്നില്ല, നാനാമോഹങ്ങൾക്കും അധീനരായി സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുന്നു. നാനാമോഹങ്ങൾക്കും അധീനർ, അവർക്ക് കടക്കാൻ കഴിയുന്ന എല്ലാവിധ ചെറിയ കാര്യങ്ങൾ കടക്കാൻ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ എല്ലാവിധ സാമൂഹിക പ്രസ്ഥാനങ്ങളെ ഇഷ്ടപ്പെടുന്നവരുമാക്കുന്നു. എന്നിട്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ ജീവിച്ചിട്ട് അപ്പോഴും ഞങ്ങൾ പള്ളിയിൽ പോകുന്നവരാകുന്നു, ഞങ്ങൾ മറ്റുള്ളവരെ പോലെ തന്നെ നല്ലവരാണ് എന്ന് അവകാശപ്പെടുന്നവരാകുന്നു. നൃത്തവും പാർട്ടികളും മുടികത്തിരിക്കലും ചായം തേക്കലും ഏത് തരത്തിൽപ്പെട്ട വസ്ത്രധാരണവും ചെയ്തിട്ട് അപ്പോഴും ഞങ്ങൾ പെന്തിക്കോസ്തുകാരാകുന്നു, ഞങ്ങൾ മറ്റേവരെയും പോലെ തന്നെ നല്ലവരാകുന്നു. ഓ, നിങ്ങളുടെ തന്നെ പ്രവൃത്തികൾ നിങ്ങളെ തെളിയിക്കുന്നു. സത്യമാണ്. ശ്രദ്ധിക്കുക, എന്നാൽ അവൻ പറഞ്ഞു, അവർ ദുർബുദ്ധികളും സത്യത്തെ മറുത്തു നിൽക്കുന്നവരും അത്രേ. എന്താണ് സത്യം? വചനമാകുന്നു, അത് ക്രിസ്തുവാകുന്നു, സത്യത്തെ മറുത്തു നിൽക്കുന്നവർ. ഓ, നിങ്ങളൊരു സ്ത്രീയെ ഓടിക്കുന്നവനാകുന്നു, നിങ്ങൾ സ്ത്രീ വിരോധിയാകുന്നു, നിങ്ങൾ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു. ഇല്ല ശ്രീമാൻ, അത് ശരിയല്ല, അതൊരു കള്ളമാണ്. ഞാൻ സ്ത്രീകളെ വെറുക്കുന്നില്ല. ഇല്ല ശ്രീമാൻ, അവർ സഹോദരിമാരാണെങ്കിൽ അവർ എന്റെ സഹോദരിമാരാകുന്നു. എന്നാൽ സ്നേഹം തെറ്റുതിരുത്തുന്നു. അത് തെറ്റുതിരുത്തുന്നില്ലെങ്കിൽ പിന്നെ അത് സ്നേഹമല്ല. അത് സ്നേഹമാണെങ്കിൽ അത് ഫീലിയോ സ്നേഹമാണ്, അത് അകപ്പാവോ സ്നേഹമല്ല. ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഏതെങ്കിലും കാഴ്ചയ്ക്ക് ഭംഗിയുള്ള സ്ത്രീയോട് നിങ്ങൾക്കൊരു സ്വല്പം ഫീലിയോ സ്നേഹമുണ്ടായിരിക്കാം. എന്നാൽ അകപ്പാവോ സ്നേഹം അതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമാകുന്നു. ആ സ്നേഹമാണ് അത് കാര്യങ്ങളെ നേരെയാക്കി എവിടെയെങ്കിലും ദൈവവുമായി കണ്ടുമുട്ടി നമ്മെ നിത്യതയിൽ ജീവിക്കാൻ കഴിയുമാറാക്കുന്നത്. നോക്കൂ, അത് കേൾവിക്ക് ഞാൻ ആ രീതിയിൽ അർത്ഥമാക്കുന്നില്ല. എന്നാൽ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ശരി. എന്നാൽ ഓർക്കുക, അവൻ പറഞ്ഞു, എന്നസും എംബ്രസും മോശയോട് എതിർത്തു നിന്നതുപോലെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. എന്നാൽ അവരുടെ ബുദ്ധികേട് ഉടനെ തന്നെ വെളിപ്പെട്ടു. എന്തുകൊണ്ടാണ് മോശയ്ക്കൊരു കാര്യം ചെയ്യുന്നതിനുള്ള കൽപ്പന കൊടുത്തപ്പോൾ അത് അടിസ്ഥാനപരമായി കാണപ്പെട്ടിരുന്നു? എന്നാൽ അവന് കഴിയാവുന്നത്രയും വിശ്വസ്തനായി അവനത് നിർവഹിക്കാൻ പോയി. ദൈവം അവനോട്, നിന്റെ കയ്യിലുള്ള വടി എടുത്തുകൊണ്ടുപോയി അത് നിലത്തിടുക, അപ്പോൾ അതൊരു സർപ്പമായി തീരുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം അവനത് ചെയ്തിട്ട് എന്ത് സംഭവിക്കുമെന്ന് അവരെ കാണിച്ചു കൊടുത്തു. ഫറവോന്റെ മുമ്പിൽ ദൈവം അവനോട് ആജ്ഞാപിച്ചതുപോലെ തന്നെ ചെയ്തുകൊണ്ട് അവൻ നിൽക്കുകയും തന്റെ വടി നിലത്തിടുകയും അതൊരു സർപ്പമായി തീരുകയും ചെയ്തു. ഇതൊരു താണതരത്തിൽപ്പെട്ട മായാജാല വിദ്യയാണെന്ന് ഫറവോൻ പറഞ്ഞതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അവൻ ചെന്ന് എൻഎസിനെയും മെമ്പേഴ്സിനെയും കൊണ്ടുവന്നു. ഞങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വടി നിലത്തിടുകയും അവ സർപ്പമായി തീരുകയും ചെയ്തു. ഇപ്പോൾ മോശയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്തായിരുന്നു അത്? ദൈവത്തിന്റെ ഓരോ കാര്യത്തിനും പിശാചിന്റെ പക്കൽ ഒരു കവടമായ അനുകരണമുണ്ടെന്ന് അത് നമ്മെ കാണിക്കുകയാകുന്നു. അവർ അത് വ്യാജമായി അനുകരിച്ചിട്ട് ജനങ്ങളെ യഥാർത്ഥ പാതയിൽ നിന്നും വഴിതെറ്റിച്ച് കളയുന്നു. മോശ എന്താണ് ചെയ്തത്? കൊള്ളാം, ഞാനൊരു തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ തിരികെ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അവൻ അവിടെ തന്നെ അനങ്ങാതെ നിന്നു, കാരണം അവന് നൽകപ്പെട്ട കൽപ്പനാക്ഷരം പ്രതി അവൻ പാലിച്ചിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? മോശയുടെ സർപ്പം ബാക്കിയുള്ളതിനെ തിന്നുകളഞ്ഞു. നോക്കൂ, മറ്റേ സർപ്പത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവൻ അതുമായി എവിടെ പോയി? മോശ നിലത്തു നിന്നും വടി തിരികെ എടുത്ത് അതുമായി അവിടെ നിന്നും പോയി. അവൻ അതുമായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. മറ്റേ പാമ്പ് ആ വടിയുടെ ഉള്ളിലായിരുന്നു. നോക്കൂ, അത് അത്ഭുതകരമായിരിക്കുന്നു. അത് ശരിയല്ലേ? അതെ ശ്രീമാൻ. ഇപ്പോൾ എതിർ ക്രിസ്തു ക്രമേണയായി വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കത്തോലിക്കരായ എന്റെ സ്നേഹിതന്മാർ, ഒരു നിമിഷം ശാന്തമായിരിക്കുക. അതിനുശേഷം നാം പ്രൊട്ടസ്റ്റന്റുകാർ എവിടെയാണെന്ന് കാണാൻ പോവുകയാണ്. നാം എല്ലാവരും എവിടെയാണെന്ന് കാണുന്നതാണ്. ശ്രദ്ധിക്കുക, ആദ്യത്തെ സഭ, കത്തോലിക്ക സഭ അവരാണ് ആദ്യത്തേതെന്നും മൂലസഭയെന്നും പറയുമ്പോൾ അവർ കൃത്യമായും ശരിയാണ്. അവർ ആകുന്നു, അവർ പെന്തക്കോസ്റ്റിൽ ആരംഭിച്ചു, അവിടെയാണ് കത്തോലിക്ക സഭ ആരംഭിച്ചത്. ഇപ്പോൾ ചരിത്രത്തിൽ ഞാനിത് വായിച്ച് ഇത് ശരിയാണെന്ന് കാണുന്നതുവരെ ഞാൻ ഇതുവരെ കഷ്ടിച്ചേ വിശ്വസിച്ചിരുന്നുള്ളൂ. അവർ പെന്തക്കോസ്റ്റിൽ ആരംഭിച്ചു, എന്നാൽ അവർ വ്യതിചലിച്ചു പോകാൻ തുടങ്ങിയിട്ട് അവർ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. പെന്തക്കോസ്തുകാരും വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേഗതയിൽ തന്നെ വ്യതിചലിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് 2000 വർഷങ്ങൾ വരെ പോകേണ്ട ആവശ്യമുണ്ടാകുകയില്ല. ഇപ്പോൾ തുടങ്ങി 100 വർഷങ്ങൾ കൊണ്ട് തന്നെ കത്തോലിക്ക സഭയായിരിക്കുന്നതിൽ നിന്നും ദൂരത്തായി പോയി കഴിഞ്ഞിരിക്കും. അത് ശരിയാണ്. എന്നാൽ ശ്രദ്ധിക്കുക, ഈ വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നവൻ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. നാം ഈ മുദ്രയിലേക്ക് കടക്കുന്നതുവരെ അതിനൊരു ചെറിയ പശ്ചാത്തലം കൊടുക്കുകയാണ്. ഇപ്പോൾ വെള്ളക്കുതിരപ്പുറത്തുകാരൻ അവൻ പുറപ്പെട്ടപ്പോൾ ശ്രദ്ധിക്കുക, അവൻ 3 ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തന്നതുപോലെ പിശാചും ദൈവത്തെ പോലെ ഒരു തൃത്വത്തിലാകുന്നു. എന്നാൽ എല്ലായ്പ്പോഴും അതേ പിശാജ് തന്നെ 3 ഘട്ടങ്ങളിലുമാകുന്നു. അവന്റെ ഘട്ടങ്ങളെ ശ്രദ്ധിക്കുക. ആദ്യത്തെ ഘട്ടത്തിൽ അവൻ വരുന്നത് നോക്കൂ, പരിശുദ്ധാത്മാവ് ചൊരിയപ്പെടുകയും ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പൊതുവായിട്ടുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേലായിരുന്നു. അപ്പോസ്തോലന്മാർ വീടുതോറും ചെന്ന് ജനങ്ങളോടൊപ്പം അപ്പം നുറുക്കുകയും വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു. അതിനുശേഷം ആദ്യത്തെ കാര്യം എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? സാത്താൻ ഒരു ചെറിയ പെരുപെരുപ്പ് കടന്നുവരാൻ കാരണമാക്കിയെന്നതായിരുന്നു. അതിനുശേഷം കുറച്ചു കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരായ ആ ദേശത്തുള്ള അടിമകളും മറ്റ് ദരിദ്രരായ ജനങ്ങളും പല സ്ഥലങ്ങളിലേക്കും പുറപ്പെട്ടു പോയി സാക്ഷീകരിക്കാൻ തുടങ്ങി. അവർ അവരുടെ യജമാനന്മാരോടും സാക്ഷീകരിച്ചു. അതിന്റെ കുറച്ചു സമയം കഴിഞ്ഞ് അവിടെ ഓ പട്ടാളത്തിലെ സേനാധിപന്മാരെയും അതുപോലെയുള്ള വ്യത്യസ്തരായ ജനങ്ങളും കടന്നു വരാൻ തുടങ്ങി. ഈ മനുഷ്യർ ചെയ്തിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഈ പ്രശസ്തരായ വ്യക്തികൾ കണ്ടിട്ട് അവർ ക്രിസ്തുമതത്തെ സ്വീകരിക്കുകയുണ്ടായി. ശരി, അങ്ങനെ അവർ ക്രിസ്തുമതത്തെ സ്വീകരിച്ചതിനു ശേഷം ഈ ജനങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരുന്ന പഴയതും ചെറുതുമായ ഇരുട്ടറ പോലെയുള്ള അറകളിൽ കൈകുട്ടിയും ഒച്ചവെച്ചും അന്യഭാഷ പറഞ്ഞും സന്ദേശത്തെ പ്രാപിച്ചിരുന്ന സ്ഥലത്തേക്ക് അവരോടൊപ്പം അവരും പോയിരുന്നു. അവർക്കത് അവരുടെ വ്യാപാരത്തിൽ മത്സര പങ്കാളികളായിരുന്നവരുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുടെ അടുക്കലേക്ക് അതൊരിക്കലും എടുത്തുകൊണ്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്രകാരം അവർ അതൊരിക്കലും വിശ്വസിക്കുകയില്ല, തീർച്ചയായും ഇല്ല. അതിനാൽ അവൻ അതൊന്ന് ശരിയായി ഒരുക്കേണ്ടതായി വന്നു. അങ്ങനെ അവർ ഒരുമിച്ച് കൂടാൻ തുടങ്ങിയും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇതിൽ നിന്നും സ്വല്പം വ്യത്യസ്തമായി എന്തെങ്കിലും നമുക്ക് രൂപപ്പെടുത്താം എന്നവർ പറഞ്ഞു. യേശു അവിടെ വെച്ച് തന്നെ ഉടനെ 1-ാം സഭായുഗത്തിൽ അവരോടത് പറഞ്ഞിരുന്നു. വെളിപാടിന്റെ 2-ാം അധ്യായത്തിൽ അവൻ പറഞ്ഞു, നിന്നെക്കുറിച്ചൊരു കുറ്റം എനിക്ക് പറയുവാനുണ്ട്, കാരണം അത് നിക്കോലാവിരുടെ നടപ്പാകുന്നു. നിക്കോ എന്ന് വെച്ചാൽ സാമാന്യ ജനങ്ങളെ പിടിച്ചടക്ക എന്നാകുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവരും ഒന്നായി തീരുന്നതിന് പകരം ഒരു വിശുദ്ധ മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് അവർ ആഗ്രഹിച്ചിരുന്നു. അവർ വിട്ടുപോരുന്നതായ വിഗ്രഹാരാധനയുടെ അതേ മാതൃകയായി എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം അവർ ആഗ്രഹിക്കുകയും അവസാനം അവർ അതുണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് നിക്കോലാവിയർ വേദപുസ്തകത്തിൽ നിക്കോലാവിയനെ എതിർ ക്രിസ്തു എന്ന് വിളിക്കുന്നു. കാരണം അത് ക്രിസ്തുവിന്റെ യഥാർത്ഥമായ ഉപദേശങ്ങൾക്കും അപ്പോസ്തലന്മാർക്കും വിപരീതമാകുന്നു. ഈ വ്യക്തിയുടെ പേരെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഒരു മഹാനായ വ്യക്തിയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു യോഗത്തിലായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് കുലുക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഓ, നിങ്ങൾക്കറിയാമോ, നമുക്കിന്ന് ഇത്തരത്തിൽ പെന്തക്കോസ്തുകാരെന്ന് വിളിക്കപ്പെടുന്നവരുണ്ട്. എന്നിട്ട് പറഞ്ഞു, അവർ പ്രവൃത്തികളുടെ പുസ്തകത്തെ തന്നെയാണ് ആധാരമാക്കിയിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നോക്കൂ, പ്രവൃത്തികൾ സഭ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള താൽക്കാലികമായ ഒരു പണിത്തട്ട് മാത്രമായിരുന്നു. വേദപുസ്തകം പഠിച്ചിട്ടുള്ള വന്ധ്യവയോധീയനായ ഒരു മനുഷ്യൻ, അതായത് ഈ മനുഷ്യനെ പോലെ വേദപുസ്തകം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇതുപോലൊരു പ്രസ്താവന നടത്തുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? അത് പരിശുദ്ധാത്മാവുമായിട്ട് പോലും കേൾവിക്ക് തോന്നിയിരുന്നില്ല. കൊള്ളാം, അത് ഒരിടത്തുമായിരിക്കേണ്ടതില്ല. കാരണം സാമാന്യ പരിജ്ഞാനമുള്ള ഏതൊരു വ്യക്തിക്കും അപ്പോസ്തല പ്രവൃത്തികൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളായിരുന്നില്ല എന്നറിയാം. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ അപ്പോസ്തലന്മാരിലായിരുന്നു. നാം അതിനെ സഭാകാലഘട്ടത്തിൽ എപ്രകാരം മാതൃകയാക്കിയിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ആ നാല് ജീവികൾ അവിടെ ഇരുന്നു കൊണ്ട് നിയമപ്പെട്ടകത്തെ പരിപാലിച്ചിരുന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അവിടെ നിന്നുകൊണ്ട് അത് പരിപാലിക്കുന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവരുടെ എഴുത്തിന്റെ ഫലങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് തന്നെ വൃക്ഷം അതിന്റെ ആദ്യത്തെ കൊമ്പ് പുറപ്പെടുവിച്ചപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വൃക്ഷം ഇനി മറ്റൊരു കൊമ്പ് കൂടി പുറപ്പെടുവിക്കുകയാണെങ്കിൽ അവർ അപ്പോസ്തല പ്രവൃത്തികളുടെ മറ്റൊരു പുസ്തകം കൂടി അതിന് പിന്നിലായി എഴുതും. കാരണം നോക്കൂ, അതേ ജീവൻ തന്നെ അതേ കാര്യത്തിലായിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നാം നമ്മുടെ വിഭാഗീയ സഭകളായ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പ്രസ്ബിറ്റേറിയനും ലൂഥറനും പേരിന് വിളിക്കപ്പെടുന്ന ക്രിസ്തു സഭയും പെന്തക്കോസ്ത് സഭയും തുടങ്ങിയ സഭകളിലും എവിടെയാണ് നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയുന്നത്? നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. പെന്തക്കോസ്തുകാർക്ക് അതിനോട് അടുത്തായ കാര്യമുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. കാരണം അവരിവിടെ ലാവോദിക്യ സഭാകാലഘട്ടത്തിലാകുന്നു. അവരുടെ പക്കൽ സത്യമുണ്ടായിരുന്നത് അവർ നിരസിച്ചു കളഞ്ഞു. അവർ ശീതോഷ്ണാവസ്ഥയിലെത്തിയിട്ട് ദൈവം അവരെ അവന്റെ വായിൽ നിന്ന് തുപ്പിക്കളഞ്ഞു. അത് ശരിക്കും തിരുവെഴുത്ത് പ്രകാരമാകുന്നു. നിങ്ങൾക്ക് തിരുവെഴുത്തുകളെ ഒരിക്കലും കള്ളമാക്കാൻ കഴിയുകയില്ല. നോക്കൂ, അവ എപ്പോഴും സത്യം തന്നെയായിരിക്കും. നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് തിരുവെഴുത്തുകളെ പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കരുത് എന്നൊരു കാര്യം മാത്രമാകുന്നു. എന്നാൽ നിങ്ങളെ തന്നെ തിരുവെഴുത്തുമായി പൊരുത്തപ്പെടുത്തുക. അപ്പോഴാണ് നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് നടക്കുന്നത്. എന്തൊക്കെ എടുത്ത് മാറ്റേണ്ടി വന്നാലും അല്ലെങ്കിൽ ഒരു വശത്തേക്ക് ഇടേണ്ടി വന്നാലും അതൊരു കാര്യമല്ല. അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുക. നോക്കൂ, ആദ്യത്തെ വട്ടം അത് വീണപ്പോൾ എന്താണ് ചെയ്തതെന്ന് നോക്കുക. ശരി, ദൈവം ആദ്യത്തെ വട്ടം അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ രണ്ടാമത്തെ വട്ടവും അവൻ അതുപോലെ തന്നെ പ്രവർത്തിക്കണം. ഓരോ തവണയും അവൻ അതുപോലെ തന്നെ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ അവൻ ആദ്യത്തെ വട്ടം പ്രവർത്തിച്ചത് തെറ്റാണ്. നോക്കൂ, നാം മർത്യരായിട്ട് തെറ്റുകൾ ചെയ്യുന്നു. ദൈവത്തിന് അത് കഴിയില്ല. ദൈവത്തിന്റെ ആദ്യത്തെ തീരുമാനം തന്നെ പരിപൂർണമായിരിക്കും. അവൻ തന്റെ പ്രവൃത്തികൾക്കായി തെരഞ്ഞെടുക്കുന്ന വഴികളിൽ നിന്നും മെച്ചമായിട്ട് മറ്റു യാതൊന്നും അവന് അതിനെ മെച്ചപ്പെടുത്താൻ കഴിയുകയുമില്ല. കാരണം അതിന്റെ തുടക്കം തന്നെ സമ്പൂർണതയിലാകുന്നു. അത് അപ്രകാരമല്ലെങ്കിൽ പിന്നെ അവൻ നിത്യനല്ല. അവൻ നിത്യനാണെങ്കിൽ പിന്നെ അവൻ സർവജ്ഞാനിയാകുന്നു. അവൻ സർവജ്ഞാനിയാണെങ്കിൽ അവൻ സർവശക്തനാകുന്നു. ആമേൻ. അവൻ ദൈവമാകുന്നതിന് അവൻ അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. നോക്കൂ, അതുകൊണ്ടിപ്പോൾ അവൻ കൂടുതൽ അറിവ് നേടി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുകയില്ല. അവൻ കൂടുതൽ അറിവ് നേടിയിട്ടില്ല. അവൻ സകല ജ്ഞാനത്തിന്റെയും ഉറവിടമാകുന്നു. നമുക്കിവിടെയുള്ള ജ്ഞാനം സാത്താനിൽ നിന്ന് വരുന്നതാണ്. നമുക്കത് ഏതെൻ തോട്ടത്തിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്നതാണ്. അവിടെ നാം വിശ്വാസത്തിന് പകരം ജ്ഞാനത്തെ കൈമാറ്റം ചെയ്തു. ഹൗവയാണ് അത് ചെയ്തത്. ഇപ്പോൾ അവനെ ആദ്യം എതിർ ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടു. രണ്ടാമത്തെ ഘട്ടത്തിൽ അവൻ കള്ളപ്രവാചകൻ എന്ന് വിളിക്കപ്പെട്ടു. കാരണം ജനങ്ങളുടെ ഇടയിലുള്ള ആ ആത്മാവ് മനുഷ്യനിൽ അവതാരമെടുത്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, വെള്ളക്കുതിരപ്പുറത്ത് കയറിപ്പോയവന് അവന്റെ തുടക്കത്തിൽ ഒരു കിരീടമില്ലായിരുന്നു. എന്നാൽ പിന്നീട് അവനൊരു കിരീടം നൽകപ്പെടുകയുണ്ടായി. എന്തുകൊണ്ടാണ്? അവന്റെ തുടക്കം നിക്കോലാവിയരുടെ ആത്മാവായിട്ടായിരുന്നു. അതിനുശേഷം അവനൊരു മനുഷ്യനിൽ അവതരിക്കുകയും പിന്നീട് ഒരു കിരീടം ലഭിക്കുകയും ഒരു സിംഹാസനം പ്രാപിച്ച് കിരീടധാരിയാകുകയും ചെയ്തു. അതിനുശേഷം അവൻ അതിൽ ദീർഘനാൾ വരെ ഇരിക്കുകയും മുദ്രകൾ തുറക്കപ്പെടുമ്പോൾ നാം അത് കാണുന്നതാണ്. അതിനുശേഷം ഈ നീണ്ട സമയം കഴിയുമ്പോൾ സാത്താൻ സ്വർഗത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കപ്പെടുന്നത് നാം കാണുന്നു. തിരുവെഴുത്ത് പ്രകാരം അവൻ താഴേക്ക് വന്ന് സ്വയം അവനെ തന്നെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അവൻ സ്വയം ആ മനുഷ്യനിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് മൃഗമായി തീരുന്ന ഒന്ന് ചിന്തിച്ചു നോക്കുക. അവന്റെ പക്കൽ ശക്തിയും പരമാധികാരവും ഉണ്ടായിട്ട് എല്ലാവിധ വീര്യപ്രവൃത്തികളും അല്ലെങ്കിൽ കൊലയും രക്തപാതകവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റോമൻ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാമായിരിക്കും.
He killed by cruel Roman punishment.
ശരി, റോമിന്റെ ക്രൂരമായ ശിക്ഷാവിധിയാൽ അവൻ കൊല്ലപ്പെട്ടു. ഓ, നമുക്ക് എപ്രകാരം ഇവിടെ കുറച്ച് തിരുവെഴുത്തുകൾ തുറക്കാൻ കഴിയും. ഓർക്കുക, യേശു ക്രിസ്തു റോമാക്കാരുടെ ശിക്ഷാവിധിക്കടിയിലുള്ള മരണശിക്ഷയാൽ മരിച്ചു. അടുത്ത ദുഃഖം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള യോഗത്തിൽ പ്രസംഗിക്കുന്നതിനായി എന്റെ ഹൃദയത്തിലുള്ള സന്ദേശം 3-4 വാക്കുകൾ അടങ്ങിയ കാര്യമാകുന്നു. അവിടെ അവർ അവനെ ക്രൂശിച്ചു. അവിടെ ലോകത്തിലെ ഏറ്റവും മതപരമായ വിശുദ്ധ സ്ഥലം യെരുശലേമാകുന്നു. അവർ ലോകത്തിലെ ഏറ്റവും വിശുദ്ധരായിരിക്കേണ്ട ജനങ്ങൾ യഹൂദരാണ്. റോമിന് നൽകാൻ കഴിഞ്ഞിരുന്ന ഏറ്റവും ക്രൂരമായ ശിക്ഷയാണ് അവിടെ അവർ അവനെ ക്രൂശിച്ചുകൊണ്ട് ചെയ്തത്. അവനെ ക്രൂശിക്കുക എന്നായിരുന്നു. ലോകത്തിൽ ജീവിച്ചിരുന്നിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മഹാനായ വ്യക്തി അവിടെ അവർ അവനെ ക്രൂശിച്ചു. ഓ ദൈവമേ, ഒരു കൂട്ടം വ്യാപാരികളുടെ കൂട്ടത്തിലേക്ക് അവരുടെ നില എന്താണെന്ന് അവർ കാണുന്നതുവരെ ഈ കാര്യത്തെ അവരുടെ ഇടയിലേക്ക് തിരിക്കാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ. ശരി, ഇപ്പോൾ അവരോട് വ്യത്യസ്തരായിരിക്കുന്നതിനല്ല, അവരോട് ദുഷിപ്പുണ്ടാക്കുന്നതിനല്ല, എന്നാൽ അവരെ ഒന്ന് പിടിച്ചു കുലുക്കിയിട്ട് ഈ സഹോദരന്മാർക്ക് അവരുടെ സ്ഥാനമാനങ്ങളും വിശുദ്ധ പിതാക്കന്മാരും എന്നെല്ലാം അവരുടെ വ്യാപാരികളുടെ പത്രിക എന്ന മാസികയിൽ എഴുതി പ്രസിദ്ധീകരിക്കുന്നത് വെറും അസംബന്ധമാണെന്ന് അവർ കാണിക്കുന്നതിന് വേണ്ടിയാകുന്നു. ക്രിസ്ത്യാനികൾ യാതൊരു മനുഷ്യനെയും പിതാവെന്ന് വിളിച്ചുകൂടാൻ പാടില്ല. അവരത് തുടങ്ങിയിരിക്കുന്നു. എനിക്ക് കഴിയാവുന്ന എല്ലാ വിധത്തിലും ഞാൻ അവരെ സഹായിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ ടേപ്പുകൾ എവിടേക്ക് പോകുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളുക. അതുകൊണ്ട് ഞാൻ തീർന്നിരിക്കുന്നു. എനിക്ക് തീർച്ചയായും ഈ കാര്യത്തിൽ യാതൊന്നും ചെയ്യാനില്ല. ശരി, ആദ്യം ക്രിസ്തുവിനെ ഓർക്കുക. ആദ്യമായിട്ട് നിക്കോലാവിയറുടെ കാലഘട്ടം എന്താണ് ആഗ്രഹിച്ചത്? ഒച്ചവയ്ക്കുകയും കൈയടിക്കുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം ജനങ്ങളിൽ നിന്നും വേർപിരിഞ്ഞിരിക്കുന്നതിന് അവർ ആഗ്രഹിച്ചു. അത് അപമാനകരമായി അവർ കാണപ്പെട്ടിരുന്നു. പെന്തക്കോസ്തു നാളിൽ അവർ മദ്യപിച്ച് ഉന്മത്തരായ മനുഷ്യരെ പോലെ ആത്മാവിൽ ആടുകയും പാടുകയും അതുപോലെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അവർ കുടിച്ചു മത്തരായിരിക്കുന്നു എന്ന് അവരെ കുറിച്ച് പറഞ്ഞിരുന്നു. മാന്യരും പ്രശസ്തരും, ശ്രദ്ധിക്കുക, ഇത് വിട്ടുകളയരുത്. ഇത് നിങ്ങൾക്ക് ഒരു മതഭ്രാന്ത് പോലെ കേൾവിക്കിടയാക്കിയെന്നിരിക്കാം, എന്നാൽ ഇത് സത്യമാകുന്നു. മാന്യരും പ്രശസ്തരുമായ ജനങ്ങൾ കടന്നു വന്നപ്പോൾ അവർക്ക് ഈ നിലയിലേക്ക് താണുവരാൻ കഴിഞ്ഞില്ല. എന്താണ് ദൈവത്തെ വലുതാക്കുന്നതെന്ന് വെച്ചാൽ അവൻ അവനെ തന്നെ താഴ്ത്തുവാൻ അവൻ അത്രയും വലിവനാകുന്നു എന്നുള്ളതാണ്. അതാണ് അവനെ അത്രയും വലുതാക്കുന്നത്. അവനിൽ വലിയവനായി മറ്റാരുമില്ല. ഏതൊരു മനുഷ്യനും സ്വയം താഴ്ത്തുവാൻ കഴിയാവുന്നതിലും അവൻ അവനെ തന്നെ താഴ്ത്തി. അത്രയും ഒരു മനുഷ്യ ജീവിതം ഒരിക്കലും താഴ്ത്തപ്പെട്ടിട്ടില്ല. അവൻ സ്വർഗത്തിലെ രാജാവായിരുന്നു. അവൻ ഈ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന നഗരമായ എരിഹോവിൽ വന്നു. ആ നഗരത്തിലെ ഏറ്റവും ചെറിയ മനുഷ്യന് പോലും അവനെ കാണുന്നതിന് ഒരു മരത്തിൽ കയറി താഴേക്ക് നോക്കേണ്ടിയിരുന്നു. അത് ശരിയല്ലേ? അത് സഖയായിരുന്നു. അത് ശരിയാണ്. ഏതൊരു മനുഷ്യജീവിയും വിളിക്കപ്പെടാവുന്നതിലും വെച്ച് ഏറ്റവും നീചമായ പേരായ ഒരു ആഭിചാരക്കാരൻ, ഒരു പിശാജ്, ബിയൽസെബൂബ് എന്നെല്ലാം അവൻ വിളിക്കപ്പെടുകയുണ്ടായി. അവനെക്കുറിച്ച് ലോകം വിചാരിച്ചത് അതായിരുന്നു. ഏറ്റവും ക്രൂരമായ മരണത്താൽ അവൻ മരിച്ചു. തന്റെ തലചായ്ക്കാൻ ഒരിടമില്ലായിരുന്നു. എല്ലാവിധ സഭാ സംഘടനകളാലും അവൻ തള്ളി പുറത്താക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ദൈവം അവനെ ഉയർത്തിയപ്പോൾ അത്രയും ഉയരത്തിലാക്കിയിട്ട് അവന് സ്വർഗത്തെ കാണുന്നതിന് താഴേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ എപ്രകാരം ദൈവം അത് എളിമേലായി ചെയ്തിരിക്കുന്നു. ദൈവം അവനൊരു പേര് നൽകിയിട്ട് അതത്രയും മഹത്വമേറിയ നാമമായിട്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബവും അവന്റെ നാമത്താൽ വിളിക്കപ്പെടുന്നു. ഭൂമിയിലുള്ള കുടുംബം മുഴുവനും യേശു എന്ന നാമത്താൽ അറിയപ്പെടുന്നു. സ്വർഗത്തിലുള്ള സകല കുടുംബവും യേശു എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അതത്രയും വലിയ നാമമായിട്ട് എല്ലാ മുഴങ്കാലും അടങ്ങും. എല്ലാ നാമം അവൻ തന്നെ കർത്താവെന്ന് ഏറ്റുപറയും. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നരകത്തിൽ ചെയ്യും. നരകം അതിനു മുമ്പിൽ മുട്ടുകുത്തും. എല്ലാ കാര്യങ്ങളും അതിനു മുമ്പിൽ മുട്ടുകുത്തും. നോക്കൂ, ദൈവം ഉയർത്തപ്പെടട്ടെ. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. ഇപ്പോൾ നിക്കിയാവിന്റെ ഈ ആത്മാവിന് ജ്ഞാനവും ബുദ്ധിയും ആവശ്യമായിരുന്നുവെന്ന് നാം കണ്ടിരിക്കുന്നു. അതേതൻ തോട്ടത്തിലെ പോലെ ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി ജ്ഞാനത്താൽ യുക്തിവാദം നടത്തുകയും സഭ അതിനുവേണ്ടി വീണുപോകുകയും ചെയ്തിരിക്കുന്നു. എന്തായിരുന്നു അത്? ഇപ്പോൾ നമുക്ക് ഉദാഹരണമായി ഈ സഭയെയും ഇവിടെ നമ്മെ പോലെയുള്ള ഒരു കൂട്ടം ജനങ്ങളെ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിട്ടല്ലാതെ നമുക്ക് എടുത്തു നോക്കാം. നമ്മുടെ നഗരസഭാധ്യക്ഷന് എതിരായിട്ടൊന്നും പറയുന്നില്ല. ശ്രീമാൻ ബോട്ടോഫ് ആകുന്നു. എനിക്ക് അദ്ദേഹത്തെ അറിയാമോ എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീമാൻ ബോട്ടോഫ് ഇപ്പോഴും അധ്യക്ഷനാണോ? നോക്കൂ, ശ്രീമാൻ ബോട്ടോഫ് എന്റെ ഒരു നല്ല സുഹൃത്താകുന്നു. നോക്കൂ, എന്നാൽ നഗരസഭാധ്യക്ഷനും പോലീസ് മേലധികാരികളും വ്യവസ്ഥാപകന്മാരും ഇവരെല്ലാം ഇവിടെ വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ആദ്യമായിട്ട് ഒരു കാര്യം നിങ്ങൾക്കറിയാമോ, അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യസ്ത അഭിപ്രായമുണ്ടായിട്ട് അവർ സഭാഭാരവാഹികളോടും ഇവിടെയുള്ള ജനങ്ങളോടും പറയുകയാണ്, നിങ്ങൾക്കറിയാമോ ഈ കാര്യം ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരല്ല എങ്കിൽ, കൂടാതെ പ്രസംഗപീഠത്തിന് പിന്നിൽ നിൽക്കുന്ന മനുഷ്യൻ യഥാർത്ഥമായി ആത്മാവിൽ നിറഞ്ഞവനും അല്ല എങ്കിൽ ആദ്യത്തെ കാര്യം സംഭവിക്കുന്നത് എന്താകുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് യോജിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങും. ഒരുപക്ഷെ അത് ഈ തലമുറ ആയിരിക്കില്ല, എന്നാൽ ഇതിനടുത്ത തലമുറ ആയിരിക്കാനിടയുണ്ട്. ആ രീതിയിലാണ് ഇത് അവിടെ തുടങ്ങിയത്. നോക്കൂ, എന്തുകൊണ്ടാണ് അവർ പറയാൻ തുടങ്ങി ഇത് കാര്യമായ ഒരു കാര്യമാകുന്നു, നിങ്ങളിത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാകുന്നു. ഉദാഹരണമായി ഒരു മനുഷ്യൻ ഇവിടെ കടന്നുവന്ന് വന്നിട്ട് പറയാൻ കഴിയും, ഈ പള്ളി തീരെ ചെറുതാണ്, നമുക്കൊരു വലിയ പള്ളി പണിയാം, ഞാൻ നിങ്ങൾക്കിവിടെ ഒരു പള്ളി പണിതു തരാം, അതിനായി ഒരു അരക്കോടി ഡോളർ ചെലവ് വരും, അത് അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരും, ഞാൻ ഈ കാര്യത്തെ റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യാം. അങ്ങനെ അവർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു കോടാലിക്ക് മൂർച്ച കൊടുക്കേണ്ടി വരും. 10-ൽ 9 വട്ടവും അത് ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങളാകുന്നു. ഇതിൽ ആദ്യത്തെ കാര്യമെന്നത്, ഇങ്ങനെ അവർ ചെയ്യുമ്പോൾ അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർ സ്വയമായ കാര്യങ്ങളെ ഓടിക്കുന്നു. നിങ്ങൾക്ക് യാതൊന്നും പറയാൻ കഴിയില്ല, കാരണം സഹോദരൻ ജോൺ ഡോ ഇതിന് പിന്നിലായിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിന് പിന്നിൽ ധനസഹായം നൽകുന്നത്. നോക്കൂ, അതിനുശേഷം അവർക്ക് ഏതെങ്കിലും ഒരു സെമിനാറിൽ നിന്നും ഒരു റിക്കിയെ പോലെയുള്ള ഒരുവനെ കിട്ടിയിട്ട് ഒരു ഹോട്ടൻഡോട്ടൻ ഈജിപ്ഷ്യൻ രാത്രിയെക്കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ലാത്തതുപോലെ അവന് ദൈവത്തെക്കുറിച്ചാകുന്നു. അവൻ വരുമ്പോൾ അവന് വേണ്ടി അവർ സേവ ചെയ്യാൻ തുടങ്ങുന്നു, കാരണം അവൻ എപ്പോഴും ഒരു പുതിയ വാഹനം മേടിച്ചു കൊടുക്കുകയും അവന് ചുറ്റുമായി കറങ്ങി നടക്കുന്നതിനും അവൻ ഇതും അതും മറ്റേതും എല്ലാം അവർ വാങ്ങിക്കൊടുക്കുന്നു. ഇപ്പോൾ ശരിക്കും ഇപ്രകാരമാണ് ഈ കാര്യം അവിടെ തുടങ്ങിയിരുന്നത്. ശരി, ശ്രദ്ധിക്കുക, ജ്ഞാനവും മിടുക്കും. അവർ പറഞ്ഞു, ഇവിടേക്ക് നോക്കുക, ഇത് ഒരു ബുദ്ധിപരമായ കാര്യമായിരിക്കുന്നില്ലേ, നമ്മുടെ സ്ത്രീകൾ എങ്ങനെ അവരുടെ മുടി കെട്ടിയേക്കുന്നു എന്നുള്ളത് അതെന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്നു അത് വ്യത്യാസമുണ്ടാക്കുന്നു. ബാക്കിയുള്ള 100 കൂട്ടം കാര്യങ്ങളിൽ നിന്ന് ഈ ഒരു കാര്യം മാത്രം എടുക്കുക, നോക്കൂ, അതൊരു വ്യത്യാസമുണ്ടാക്കുക തന്നെ ചെയ്യുന്നു. അതൊരു വ്യത്യാസമുണ്ടാക്കുന്നുവെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു, അതിനാൽ അതൊരു വ്യത്യാസമുണ്ടാക്കുന്നു. എന്നാൽ നിങ്ങൾ നോക്കുക, അവർ ഇത് തുടങ്ങുകയാണെങ്കിൽ പ്രസ്റ്റി ബോർഡും മൂപ്പന്മാരും മറ്റെല്ലാവരും കൂടി ഒന്നായിട്ട് ആദ്യത്തെ കാര്യം എന്നത് ഒന്നുകിൽ പാസ്റ്റർ അകത്താകും അല്ലെങ്കിൽ പുറത്താകും. അത്രമാത്രം, നോക്കൂ, ഇത് ജനങ്ങൾ തന്നെയാണ് വോട്ട് ചെയ്ത് അകത്താക്കുന്നത്. ശരി, ഇപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഈ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയും സഭയ്ക്ക് അത്രയുമധികം പ്രശസ്തിയും അത്രയുമധികം വലിയ കാര്യങ്ങളും അത്രയും പണവുമെല്ലാമായിട്ട് തുടങ്ങിയും കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവർ ഇതിന് ചെവി കൊടുത്ത് അതിനുവേണ്ടി വീണുപോകുകയും ചെയ്യുന്നു. അത് പിശാചിന്റെ വക്രതയാകുന്നു. ഇതേ കാര്യം തന്നെയാണ് ഹവ്വ ഏദൻ തോട്ടത്തിൽ വെച്ച് ചെയ്തത്. ഇപ്പോൾ നിങ്ങളത് കേൾക്കുന്നു, അത് ശരിയാണ്. നോക്കൂ, ആദാമിന്റെ മണവാട്ടിയായിരുന്ന സ്വാഭാവികയായ സ്ത്രീ അവനൊരു ഭാര്യയായി തീർന്ന് അവൻ അവളുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവൾ ദൈവത്തിന്റെ വചനത്തിനെതിരായിരുന്ന സാത്താന്റെ പദ്ധതിയിൽ അതിനെ യുക്തിവാദം ചെയ്യുന്നതിൽ കൂടെ വീണുപോയി. ഹവ്വ ഒരു ഭാര്യയായി ആദാമിനോടൊപ്പം ജീവിക്കുന്നതിന് മുമ്പ് തന്നെ സാത്താൻ അവനെ അവിടെ അടിച്ചു വീഴ്ത്തി. അത് ശരിയാണ്. ഞാൻ പ്രസംഗിച്ചിരുന്ന മണവാട്ടിയുടെ വൃക്ഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, അത് അതിനെക്കുറിച്ച് പറയുന്നു. നോക്കൂ, ഇപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഹവ്വ യുക്തിവാദത്തിന് വീണുപോകുകയും സാത്താൻ അത് യുക്തിവാദം നടത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അവൾ പറഞ്ഞു, എന്നാൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഓ നിനക്കറിയാമോ, തീർച്ചയായും കർത്താവ് അപ്രകാരമൊന്നും ചെയ്യുകയില്ല. നോക്കൂ, നീ ജ്ഞാനിയാകാൻ ആഗ്രഹിക്കുന്നില്ലേ, നീ ചില കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നില്ലേ, നീ ഒന്നും അറിഞ്ഞുകൂടാത്ത ഊമക്കുട്ടിയാകുന്നു. നോക്കൂ, നീ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. അത് സാത്താനാകുന്നില്ലെങ്കിൽ, ഓ ദൈവമേ, അത് ചില ആധുനിക സംസ്കാരത്തിൽപ്പെട്ടവർ പറയുന്നത് പോലെ, ഓ അവർ ഒരു കൂട്ടം വിശുദ്ധ ഉരുളുകാർ മാത്രമാകുന്നു, അവർക്ക് യാതൊരു ശ്രദ്ധയും കൊടുക്കേണ്ട ആവശ്യമില്ല, അവരുടെ അടുക്കൽ പോകരുത്. ഇപ്പോൾ പ്രാകൃതികമായി മനുഷ്യവംശത്തിലെ ആദ്യത്തെ മണവാട്ടി അവളുടെ ഭർത്താവ് അവളുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് അവൾ സാത്താന്റെ കള്ളത്തരത്തിൽ വിശ്വസിച്ച് അനുഗ്രഹത്തിൽ നിന്ന് വീണുപോയി. ദൈവം അവളെ തന്റെ വചനമായ കോട്ട കെട്ടി അതിന് പിന്നിലാക്കിയിരുന്നതിന് ശേഷമായിരുന്നു. അവൾ ആ വചനത്തിന് പിന്നിലായി തന്നെ നിന്നിരുന്നുവെങ്കിൽ അവൾ ഒരിക്കലും വീണുപോകില്ലായിരുന്നു. ഇപ്പോൾ ഇത് പ്രാകൃതികമായിട്ട് ശ്രദ്ധിക്കുക, പ്രാകൃതികമായ സ്ത്രീയായിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ പിന്നിൽ നിന്നും വെളിയിൽ പോകുന്നതിനുള്ള യഥാർത്ഥമായ ശാപം എന്തായിരുന്നു? ഇപ്പോൾ ഓർക്കുക, അവൾ 98% അത് വിശ്വസിച്ചിരുന്നു. എന്നാൽ ഒരു കാര്യം മാത്രം അതിൽ നിന്ന് നിങ്ങൾ നീങ്ങിപ്പോകാൻ അനുവദിച്ചാൽ മതിയാകും. നോക്കൂ, അവൾ മുഴുവൻ കാര്യങ്ങളും വിശ്വസിച്ചിരുന്നു. ഓ തീർച്ചയായും അവൾ പറഞ്ഞു, ഇതാകുന്നു എന്ന് സാത്താൻ അത് ശരിയാകുന്നുവെന്ന് സമ്മതിച്ചിരുന്നു. അവന് നിങ്ങളെ ഒരു മൂലയ്ക്കാക്കാൻ കഴിയുമെങ്കിൽ അത് മാത്രമാണ് എല്ലാമായിട്ട് അവൻ ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരേ ഒരു കാര്യമെന്നത് ആ വെടിയുണ്ടയ്ക്ക് ഒരു ചെറിയ വ്യതിചലനം ഉണ്ടാക്കി ഈ രീതിയിൽ കൊടുത്താൽ അതതിന്റെ ലക്ഷ്യം പിഴിച്ചു പോകുന്നതിനിടയാകും. അത്രമാത്രം, ഇപ്പോൾ അവൾ വളരെയധികം കാര്യങ്ങൾ അവന്റെ ഉള്ളത് വിശ്വസിച്ചിരുന്നു. എന്നിരിക്കലും അത് വിട്ടുപോകാനിടയായിപ്പോയി. അതിന്റെ പ്രതിഫലങ്ങൾ ഒരു ചെറിയ യുക്തിക്ക് വേണ്ടി അവൾ ദൈവത്തിന്റെ വചനത്തെ വിട്ടുപോയതിന്റെ കാരണത്താലായിരുന്നു. ശരി, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം സ്ത്രീകളെക്കുറിച്ച് എന്ത് പറയുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത്. അതുപോലെയുള്ള ഏതൊരു ചെറിയ കാര്യവുമാകാം, ആദ്യത്തെ തെളിവായാലും അല്ലെങ്കിലും എന്ത് വ്യത്യാസമാണ്, അതിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നേരെയാക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. 7 സഭാകാലഘട്ടങ്ങളിൽ കൂടി നാം അതെല്ലാം മിക്കവാറും ഊഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവയെക്കുറിച്ച് ദൈവം സംസാരിക്കുന്ന നാഴിക എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവം അത് സംസാരിക്കുക മാത്രമല്ല, എന്നാൽ അവനത് കാണിക്കുകയും അത് ന്യായീകരിക്കുകയും അത് തെളിയിക്കുകയും ചെയ്യുന്നു. അത് ശരിയാണ്. അവനത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവൻ ദൈവമല്ല. അത്രമാത്രം, ദൈവം തന്റെ വചനത്തിന് പിന്നിലായി നിൽക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, പ്രാകൃതിക സ്ത്രീ പ്രാകൃതിക മരണത്തിന് കാരണമാക്കി. എന്തുകൊണ്ടെന്നാൽ അവൾ വചനത്തിന് പിന്നിലായി നിന്നുകൊണ്ട് ദൈവം അവളോട് എന്താണോ ചെയ്യാൻ പറഞ്ഞിരുന്നത് അത് ചെയ്യുന്നതിന് പകരം അവളെ തന്നെ ജ്ഞാനിയാക്കുന്നതിനു വേണ്ടി സാത്താന്റെ യുക്തിവാദത്തിന് ചെവി കൊടുത്തു. അവൾക്ക് ബുദ്ധിയും ജ്ഞാനവും ആവശ്യമായിരുന്നു. അവൾ യുക്തിവാദത്തിന് ചെവി കൊടുത്തിട്ട് മുഴുവൻ മനുഷ്യജാതിയും നഷ്ടമായി പോകുന്നതിന് അവൾ ഇടയാക്കി. നോക്കൂ,
the bride of Christ that started on the day of Pentecost.
ഇപ്പോൾ ഈ സമയത്ത് ആത്മീയായ സ്ത്രീ ആദ്യകാലത്തെ അപ്പോസ്തോലിക സഭയോടുകൂടി പെന്തക്കോസ്റ്റ് നാളിൽ തുടങ്ങിയ ക്രിസ്തുവിന്റെ മണവാട്ടി നിക്യാസമിതിയിൽ വെച്ച് അതേ കാര്യം തന്നെ നഷ്ടമാക്കി കളഞ്ഞു. ലീ, അത് ശരിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിക്യാസമിതിയിൽ വെച്ച് അവൾ അവളുടെ ആത്മീയ ജന്മാവകാശം കുസ്തന്തിനോസ് അവർക്ക് വാഗ്ദാനം നൽകിയ ഗംഭീരമായ പള്ളികളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും എടുക്കുന്നതിന് പകരമായി കൊടുക്കുകയും അവളുടെ ദൈവവചനത്തിലുള്ള ജന്മാവകാശത്തെ ഒരു കൂട്ടം റോമാക്കാരുടെ മതസത്വ സംഹിതയ്ക്ക് വിറ്റുകളയുകയും ചെയ്തു. ഇപ്പോൾ അത് കത്തോലിക്കാർക്ക് കട്ടിയായ ഒരു കാര്യമാകുന്നു. എന്നാൽ പ്രൊട്ടസ്റ്റന്റുകാരും അതേ കാര്യം തന്നെ ചെയ്തുകൊണ്ട് വേദപുസ്തകത്തിൽ ഇവിടെ മഹാവേശിയുടെ പുത്രിമാരായി പ്രതിനിധീകരിക്കപ്പെട്ടിരിക്കുന്നു. അവ ഓരോന്നും കൃത്യമായും ശരിയായ കാര്യങ്ങളാകുന്നു. അവിടെ യാതൊരു ഒഴിവുകഴികളുമില്ല. എന്നാൽ അവരിൽ നിന്നെല്ലാം എല്ലായ്പ്പോഴും ഒരു ചെറിയ ശേഷിപ്പ് മണവാട്ടിയെ ഉണ്ടാക്കുന്നതിനായി പോകുന്നു. ശ്രദ്ധിക്കുക, അവളുടെ ഭർത്താവ് അവളുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പേ അവളുടെ ജന്മാവകാശം അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. വിവാഹത്തിന് മുമ്പേ അവളുടെ ചാരിത്രം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, ലാവോദിക്ക സഭയുടെ കാലത്ത് അവൾ പറഞ്ഞു, ഞാനൊരു രാജ്ഞിയായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല, ഞാൻ സമ്പന്നയായിരിക്കുന്നു, എനിക്ക് യാതൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. കൂടാതെ ലോകം മുഴുവനും ഓ എന്നെ നോക്കുന്നു, ഞാനാകുന്നു ആ മഹത്തായ വിശുദ്ധ സഭ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. നാം ഈ രീതിയിലാകുന്നു ഈ മുഴുവൻ കാലഘട്ടവുമാകുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, നീ അന്ധയും നഗ്നയും നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും എന്ന് നീ അറിയാതെയും ഇരിക്കുന്നു. അതാണ് അവസ്ഥ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ അന്ത്യകാലത്ത് അവരുടെ അവസ്ഥ ഇതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തന്നെയായിരിക്കും. അതല്ല എങ്കിൽ മറ്റ് യാതൊരു വഴിയുമില്ല, അത് അപ്രകാരം തന്നെയാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ അവൾ അവളുടെ ജന്മാവകാശത്തെ, അതായത് വചനത്തിലുള്ള അവളുടെ പവിത്രമായ അവകാശത്തെ അവിടെ വെച്ച് വിറ്റുകളഞ്ഞപ്പോൾ അവൾ എന്താണ് ചെയ്തത്? ഹവ്വ അപ്രകാരം ചെയ്തപ്പോൾ സൃഷ്ടി മുഴുവൻ നഷ്ടമായി പോകുകയും സൃഷ്ടി മുഴുവൻ അവളുടെ കീഴിൽ വീണുപോകുകയും ചെയ്തു. ഇപ്പോൾ ശ്രദ്ധിക്കുക, സഭ അത് ചെയ്തപ്പോൾ, അതായത് വചനത്തിനും ആത്മാവിനും പകരം മതസംഹിതകളെ സ്വീകരിച്ചപ്പോൾ അത് ഈ മുഴുവൻ സമ്പ്രദായത്തെയും ശാപത്തിനിടയാക്കി. ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ സഭാ സമ്പ്രദായങ്ങളും അല്ലെങ്കിൽ ഇനിയും ഉണ്ടായിരിക്കുവാൻ പോകുന്നതും ഈ ശാപത്തോടുകൂടെ വീണുപോയിരിക്കുന്നു. കാരണം അവിടെ മറ്റ് യാതൊരു വഴിയുമില്ലായിരിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകളെ കിട്ടിയാൽ ഒരാളുടെ ആലോചന ഈ വഴിക്കും മറ്റൊരാളുടെ ആലോചന ആ വഴിക്കും വേറൊരാളുടെ ആലോചന വേറൊരു വഴിക്കുമായിരിക്കും പോകുന്നത്. അവർ അതെല്ലാം കൂടി ഒന്നാക്കി ചേർത്ത് കുലുക്കി എടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തീരുമാനം എന്താണോ അതാണോ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ അവർ നിക്യാസമിതിയിൽ ചെയ്തത്. അത് തന്നെയാണ് അവർ മെത്തഡിസ്റ്റിലും പ്രസ്ബിറ്റേറിയനിലും ക്രിസ്തു സഭയിലും ബാക്കിയുള്ള സഭാ സംഘടനകളിലും അവർ ചെയ്യുന്നത്. ഏതൊരു മനുഷ്യനും ദൈവം എന്തൊക്കെ വെളിപ്പെടുത്തി കൊടുത്താലും അതൊരു കാര്യമല്ല. അവർക്ക് അവരുടെ സഭയുടെ വിശ്വാസ പ്രമാണം പറയുന്ന രീതിയിൽ പഠിപ്പിച്ചിരിക്കണം, അല്ലെങ്കിൽ അവർ നിങ്ങളെ ചവിട്ടി പുറത്താക്കും. അങ്ങനെയല്ലെന്ന് എന്നോട് പറയരുത്. ഞാൻ അവിടെ ആയിരുന്നുകൊണ്ട് കാണുകയും എനിക്കതറിയാവുന്ന കാര്യമാകുന്നു. അതുതന്നെയാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. ഈ മുഴുവൻ കാര്യങ്ങളും ശപിക്കപ്പെട്ടതാകുന്നു. എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരികളാകാതെയും ഇരിപ്പീൻ, അവളെ വിട്ട് പോരുവീൻ എന്ന് ദൂതൻ വിളിച്ചറിയിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം അവൾ ശവിക്കപ്പെട്ടവളാണ്. അവൾ തന്റെ ചാരിത്രവും ജന്മാവകാശവും വിറ്റുകളഞ്ഞതിനാൽ അവളുടെ മേലുള്ള ദൈവക്രോധത്തിന്റെ ശാപം അവൾക്ക് അനുഭവിക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, ഓ എന്റെ. എന്നാൽ ഓർക്കുക, ഈ അവസ്ഥകളെല്ലാം കണ്ടിട്ടും ദൈവം യോവേൽ 2:25 വാഗ്ദത്തം ചെയ്തു. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കുറിച്ചെടുക്കാം. അവസാന നാളിൽ അവൻ പറഞ്ഞു, വെട്ടുക്കിളിയും വിട്ടിലും തുള്ളലും പച്ചപ്പുഴുവും അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഈ ഓരോ പുഴുക്കളും വന്ന് ആ സഭയത്ത് നിന്ന് തീർക്കുകയും അവസാനം അതൊരു ചെറിയ കുറ്റി മാത്രമായി അവശേഷിക്കുകയും ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, റോമാക്കാർ അവശേഷിപ്പിച്ചത് ലൂഥറൻകാർ തിന്നു, ലൂഥറൻകാർ ശേഷിപ്പിച്ചത് മെത്തഡിസ്റ്റുകാർ തിന്നു, മെത്തഡിസ്റ്റുകാർ ശേഷിപ്പിച്ചത് പെന്തക്കോസ്റ്റുകാർ തിന്നുകയും അങ്ങനെ സഭ ഒരു കുറ്റി മാത്രമായി ശേഷിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങൾ ഈ പുഴുക്കളായ വെട്ടുക്കിളികളെയും തുള്ളനെയും ബാക്കിയുള്ളതിനെയും ഈ പുസ്തകത്തിൽ കൂടി തെരഞ്ഞു കണ്ടുപിടിച്ച് നോക്കുക. ഇതൊരേ പുഴു തന്നെ അതിന്റെ വിവിധ ഘട്ടങ്ങളിലാകുന്നു. നിങ്ങളുടെ കാര്യത്തെ ഓർമ്മയിൽ വെച്ചുകൊള്ളുക. ഈ മുദ്രകളും അതുപോലെ തന്നെയാകുന്നു. ഇതൊരേ പുഴുക്കൾ തന്നെയാണ്. നാം അതിനെ പുറത്തു കൊണ്ടുവരുമ്പോൾ നിങ്ങളത് കാണാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഞാനതിപ്പോൾ പറയാം, അതെല്ലാ സമയത്തും ഒരേ പുഴു തന്നെയാണ്. അവിടെ പുഴുക്കൾ 4 ആകുന്നു, 4 ഇവിടെയും ആകുന്നു. അവിടെ അവയെല്ലാം ഒരേ കാര്യം തന്നെയാകുന്നു. അതുവരെ ആത്മാവാകുന്നു, ഒന്ന് ശേഷിപ്പുള്ളത് മറ്റത് തിന്നു, മറ്റത് ശേഷിപ്പുള്ള അടുത്ത തിന്നു, അങ്ങനെ ഇപ്രകാരം തിന്ന് അവസാനം അതൊരു കുറ്റിയുടെ രൂപത്തിലായി കൊണ്ടുവന്നു. എന്നാൽ യോവേൽ പറഞ്ഞു, തുള്ളൻ തിന്നുകളഞ്ഞ സമ്മത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. എന്താകുന്നു ഇത്? അവൻ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? അത് തുടങ്ങിയിരിക്കുന്നുവെങ്കിൽ എതിർ ക്രിസ്തു, ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾക്കെതിരായി ദൈവവചനത്തിന് പകരമായി മതസംഹിതകളെ സ്വീകരിച്ചുകൊണ്ട് അത് തുടങ്ങിയിരിക്കുന്നില്ലേ? മതപരിഷ്കർത്താക്കൾ കാലാകാലങ്ങളിൽ കൂടെ കടന്നുവന്ന് അതിനെ ആഴത്തിലിറക്കിയെന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ വെളിപാട് 10:1-7 അവൻ പറഞ്ഞു, 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ അന്ത്യകാലത്ത് ദൈവത്തിന്റെ മർമ്മങ്ങൾ നിവൃത്തിയാകും. മലാക്കിയുടെ 4 അവൻ പറഞ്ഞു, ചൂള പോലെ കത്തുന്ന ഒരു നാൾ വരും, അതിനു മുമ്പായി അവൻ ഏലിയാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കും. അവൻ മക്കളുടെ വിശ്വാസത്തെ തിരികെ പിതാക്കന്മാരിലേക്ക് യഥാസ്ഥാനത്താക്കും, യഥാർത്ഥമായ അപ്പോസ്തോലന്മാരുടെ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് യഥാസ്ഥാനത്താക്കും എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അത് തിരുവെഴുത്ത് എത്രയും വിശദമായി പറയാമോ അത്രയും വിശദമായി അത് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നാം അന്ത്യകാലത്താണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നാം അത് കാണുകയും ചെയ്യുന്നു. സാത്താന്റെ തൃത്വത്തെ ശ്രദ്ധിക്കുക. അതേ വ്യക്തി തന്നെ വരുന്നു, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവതരിക്കുക മാത്രമാകുന്നു. അപ്രകാരമാകുന്നു ഈ പുഴുക്കൾ, ഈ കീടകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നത്. കൃത്യമായും നിക്കോലാവിയർ എതിർ ക്രിസ്തു ആത്മാവിലായിരുന്നു. കള്ളപ്രവാചകൻ മാർപ്പാപ്പയാകുന്നു. മൃഗം പിശാചി തന്നെ സ്വയം അവതരിക്കുന്നതാകുന്നു. ഇപ്പോൾ നിങ്ങളിത് തുടരുമ്പോൾ ഈ കാര്യം ഓർമ്മയിൽ വെച്ചുകൊള്ളുക. ഈ കുതിരസവാരിക്കാരെല്ലാം നേരെ അതിലേക്ക് തന്നെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നോക്കൂ, ഞാനിവിടെ അത് ചിത്രീകരിച്ച് കാണിക്കുകയാണ്. എന്റെ പക്കൽ ഒരു കറുത്ത ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. നോക്കൂ, നാം ശ്രദ്ധിക്കുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ഇത് ഓർമ്മയിൽ വെച്ചുകൊള്ളുക. ആദ്യത്തെ കാര്യം എന്നത് അവൻ ഒരു എതിർ ക്രിസ്തുവിന്റെ ആത്മാവാകുന്നു. യോഹന്നാൻ അപ്രകാരം പറയുന്നു, കുഞ്ഞുങ്ങളെ, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് അനുസരണം കെട്ടവരുടെ ഇടയിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. നോക്കൂ, ആ കാര്യം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിനുശേഷം അതൊരു വിധത്തിലുള്ള ഒരു പറച്ചിലായി അടുത്ത സഭാകാലഘട്ടത്തിലായി തീർന്നു. അതിനടുത്ത സഭാകാലഘട്ടത്തിൽ അതൊരു ഉപദേശമായി തീർന്നു. അതിനടുത്ത സഭാകാലഘട്ടത്തിൽ അവൾ കിരീടമണിയിക്കപ്പെട്ടു. ഇതിപ്പോൾ എവിടെയെങ്കിലും എഴുതി വിശദമായി വായിക്കാൻ കഴിയുന്നതുപോലെ ആയിരിക്കുന്നില്ലേ? നോക്കൂ നോക്കൂ, അവിടെയാണ് അവൻ വരുന്നത്. ആദ്യം അവൻ എന്തായിട്ടാണ് വിളിക്കപ്പെട്ടത്? എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്, കാരണം അവൻ ദൈവവചനത്തിനെതിരായിരുന്നു. അങ്ങനെയാണ് അത് ആരംഭിച്ചത്. അതാണ് ശരിക്കും ഈ മുഴുവൻ കാര്യത്തെയും സംഭവിച്ചിരിക്കുന്നത്. അത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതാകുന്നു. അത് ഹവ്വ ഒരു ദിവസം കായന്റെ ചന്തയ്ക്ക് ഒരു അടി കൊടുത്തിരിക്കാൻ ഇടയുണ്ട് എന്നതിന്റെ കാരണത്താൽ അല്ല. നോക്കൂ, അതല്ലായിരുന്നു അവിടെ ചെയ്തത്. ഈ മുഴുവൻ കാര്യത്തിലും ആദ്യമായി ചെയ്യപ്പെട്ട കാര്യമെന്നത് ഹവ്വ വചനത്തിൽ നിന്നും മാറിപ്പോകുകയായിരുന്നു. അവൾ വചനത്തിൽ നിന്നും വ്യതിചലിച്ചുപോയി.
first thing started the prostitution in the church of the living God, Christ Bride.
ക്രിസ്തുവിന്റെ മണവാട്ടിയായ ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ തുടങ്ങിയ വേശ്യാവൃത്തിയുടെ ആദ്യത്തെ കാര്യമെന്നത് അവൾ വചനത്തിൽ നിന്ന് വ്യതിചലിച്ച് റോമാക്കാരുടെ മതസംഹിതയെ ദൈവത്തിന്റെ വചനത്തിന് പകരമായി സ്വീകരിച്ചതാകുന്നു. എല്ലാ സഭാസംഘടനകൾക്കും സംഭവിച്ചത് എന്തായിരുന്നു? അവരെല്ലാം അതേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് തുടരുന്നു. എന്നാൽ ഇപ്പോൾ അന്ത്യകാലത്ത് വീണ്ടും യഥാസ്ഥാനത്താക്കുന്നതിന് ഒരു വഴിയൊരുക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യഹോവയുടെ വചനം അവൻ ആദിയിൽ ചെയ്തതുപോലെ തന്നെ ഭൂമിയിൽ എത്തുകയും ഓ അത് തിരികെ യഥാസ്ഥാനത്താകുകയും ചെയ്യും. എന്താണത് തുടങ്ങിയത്? അത് വചനത്തിനെതിരായിട്ടായിരുന്നു തുടങ്ങിയത്. ദൈവത്തിന്റെ ആത്മാവിൽ അഭിഷിക്തനായ ഈ വ്യക്തി കടന്നു വരുമ്പോൾ അവൻ എന്താണ് ചെയ്യാനായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്? അവൻ മക്കളുടെ വിശ്വാസത്തെ തിരികെ പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും. അപ്രകാരമാണ് അവൻ യഥാസ്ഥാനത്താക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതേ വചനം അതേ സ്ഥാനത്ത് അതിവിടെ ആയിരിക്കുന്നത് പോലെ തന്നെ അതേ കാര്യങ്ങളെ ചെയ്തുകൊണ്ട് കിട്ടുന്നതായിരിക്കും. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ അവനും ചെയ്യും. ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർ അവനോട് ആവശ്യപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, പിതാവ് എനിക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. പിതാവ് ആദ്യം അത് ചെയ്തു കാണാതെ ഞാൻ യാതൊന്നും ചെയ്യുന്നില്ല. പിതാവ് ചെയ്ത് കാണുന്നതൊക്കെയും പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. നോക്കൂ, നിങ്ങളിത് മനസ്സിലാക്കുന്നില്ലേ? ഇത് വായനപത്രം വായിക്കുന്നത് പോലെ വ്യക്തമായിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ ആദ്യം അവൻ എതിർ ക്രിസ്തുവായി തീരുന്നു. അവൻ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് മാത്രമായി തുടരാൻ കഴിയുന്നില്ല. അവൻ എതിർ ക്രിസ്തുവായതിനു ശേഷം ഇതേ ആത്മാവിനെ എടുത്തിട്ട് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ചെയ്തു വന്നിരുന്ന അതേ കാര്യങ്ങളെ ചെയ്യുകയും അതേ കാര്യങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനിലായിട്ട് എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്നും ഒരു കള്ളപ്രവാചകനായി തീർന്നു. ഇപ്പോൾ സഭാസംഘടനയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾ തന്നെ യോജിച്ചു നോക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്ന് എനിക്കറിയില്ല. ശരി, അങ്ങനെ അവസാനം അവനൊരു മൃഗമായി തീരുന്നു. ഇപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നാം അതിൽ കടക്കുന്നതാണ്. അതുവരെ കാത്തിരിക്കുക. ശരി, ഇപ്പോൾ സാത്താന്റെ തൃത്വം ഇപ്രകാരമായി കിടക്കുന്നു. സാത്താൻ തന്നെ എല്ലാ വട്ടവും സാത്താൻ തന്നെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവാകുന്നു. എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ കള്ളപ്രവാചകനായിട്ട് പിന്നീട് ഒരു മൃഗമായി തീർന്ന് അവതരിക്കുന്നു. നോക്കൂ, ഒരു അശുദ്ധാത്മാവല്ല എതിർ ക്രിസ്തുവിലുണ്ടായിരുന്നത്. എന്നാൽ സാത്താൻ തന്നെ സ്വർഗത്തിൽ നിന്നും തള്ളിക്കളയപ്പെട്ട് കഴിയുമ്പോൾ അവൻ താഴേക്കിറങ്ങി വന്ന് ഈ അശുദ്ധാത്മാവായിരുന്ന സ്ഥാനത്തെ എടുക്കുന്നു. അതിനുശേഷം ഈ പിശാച് ഒരു മനുഷ്യനിൽ അവതരിക്കുന്നു. അത് സ്വയം തന്നെ ആവർത്തിക്കുന്നു. യൂദാസ് ഇസ്കരിയോത്താവും അത് തന്നെയായിരുന്നു. അവൻ എന്താണ് ചെയ്തത്? ക്രിസ്തുവിനെതിരായിരുന്ന മനുഷ്യരിൽ അവൻ ഒരുവനായിരുന്നോ? എന്തിന്? അവൻ പണസൂക്ഷിപ്പുകാരനും കർത്താവിനോടൊപ്പം നടക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായും അവൻ അവരോടൊപ്പം നടന്നിരുന്നു. അവൻ അവരോടൊപ്പം പുറത്തുപോയ പിശാചുക്കളെ പുറത്താക്കുകയും അവർ ചെയ്ത പ്രവൃത്തികളെല്ലാം ചെയ്തിരുന്നു. ക്രിസ്തു ദൈവത്തിന്റെ അവതാരമായിരുന്നു. ദൈവം ജഡത്തിൽ അവതരിച്ച ഇമ്മാനുവേലായിരുന്നു. യൂദാസ് നാശത്തിന്റെ പുത്രനായിരുന്നു. യേശു ദൈവപുത്രനാകുന്നു. ദൈവത്തിന്റെ അവതാരവും പിശാചിന്റെ അവതാരവും. ആ സമയത്ത് ചിലർക്ക് മൂന്ന് കുരിശുകൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ നാല് കുരിശുകൾ അവിടെ ഉണ്ടായിരുന്നു. ഗോൽഗത്തായിൽ മൂന്നെണ്ണം നാം കാണുന്നു. അതിൽ യേശു നടുക്കും ഒരു കള്ളൻ അവന്റെ ഇടത്തും ഒരു കള്ളൻ അവന്റെ വലത്തുമായിരുന്നു. ശ്രദ്ധിക്കുക, ഒരു കള്ളൻ മറ്റൊരുവനോട് അല്ല, യേശുവിനോട് പറഞ്ഞു, നീയാകുന്നുവെങ്കിൽ ഇപ്പോൾ അവൻ വചനമാകുന്നുവെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ നീ വചനമാകുന്നുവെങ്കിൽ നിന്നെ തന്നെ രക്ഷിച്ചുകൂടെ? അതിനായി നിനക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? അതേ കാര്യം തന്നെ ഇന്നുമാകുന്നു. ആ പഴയ പിശാചുക്കൾ വന്നിട്ട് നിങ്ങൾ ദിവ്യരോഗശാന്തിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അന്ധരായ ചിലർ ഇവിടെയുണ്ട്. അവരുടെ കണ്ണുകൾ നിനക്ക് തുറക്കാൻ കഴിയില്ലേ? എന്നെ അന്ധനാക്കൂ, എന്നെ അന്ധനാക്കൂ എന്ന് അവർ വന്നിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതാ പഴയ പിശാചു തന്നെയാകുന്നു. നോക്കൂ, നീ കുരിശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞ അതേ പഴയ പിശാചു തന്നെയാകുന്നു. നിങ്ങൾ അവിടെ നിന്ന് മാറി നടന്നു പോകും. നോക്കൂ, ഇല്ല, അതുപോലെയാണ് യേശു അത് ചെയ്തത്. അവൻ അവർക്ക് വേണ്ടി ഒരിക്കലും കോമാളിത്തരം കാണിച്ചില്ല. അവന്റെ വിലയേറിയ കണ്ണുകൾക്ക് ചുറ്റുമായി അവർ പഴന്തുണി കെട്ടി ഒരു വടിയെടുത്തിട്ട് അവന്റെ തലയിൽ അടിച്ചിട്ട് അവനോട് പറയൂ, നീ ഒരു പ്രവാചകനാണെങ്കിൽ ആരാണ് നിന്നെ ഇപ്പോൾ അടിച്ചതെന്ന് നിങ്ങളോട് പറയുക. അവർ തമ്മിൽ തമ്മിൽ ആ വടി മാറി ഉപയോഗിച്ചിട്ട് അവനോട് അപ്രകാരം ചെയ്തിരുന്നു. ആരാണ് നിന്നെ അടിച്ചതെന്ന് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞാൽ നീ ഒരു പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. അവൻ ഒരിക്കലും തന്റെ വായി തുറന്നില്ല. അവൻ മിണ്ടാതെ മാത്രമിരുന്നു. നോക്കൂ, അവൻ കോമാളി വേഷത്തരം കെട്ടിയില്ല. അവൻ പിതാവ് അവനോട് പറഞ്ഞിരുന്നത് മാത്രം ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? അവർക്ക് വേണ്ടി അത് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ. അവരുടെ സമയം അടുത്തു വരുന്നു. വിഷമിക്കേണ്ട, അതേ ശ്രീമാൻ. ഇപ്പോൾ അവർ അവന്റെ വസ്ത്രത്തെ തൊട്ടുവെങ്കിലും അവർ യാതൊരു ശക്തിയും അനുഭവിച്ചിരുന്നില്ല. എന്നാൽ ഒരു പാവപ്പെട്ട സ്ത്രീ, അവൾക്കൊരാവശ്യമുണ്ടായിട്ട് അവന്റെ വസ്ത്രം തൊടുകയുണ്ടായി. അവൻ തിരിഞ്ഞിട്ട് എന്നെ തൊട്ടതാരെന്ന് ചോദിച്ചു. ഹാ, എന്താകുന്നു ഇത്? അതൊരു വ്യത്യസ്തമായ സ്പർശനമായിരുന്നു. നിങ്ങൾ എപ്രകാരമാണ് അവനെ തൊടുന്നത് എന്നതിൽ ഇത് ആശ്രയിച്ചിരിക്കുന്നു. അത് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളതിനെ കാണിക്കുന്നു.
You see, now as Satan
ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ സാത്താൻ എതിർ ക്രിസ്തുവിൽ നിന്നും സ്വയം കള്ളപ്രവാചകനായി അവതരിച്ചിരിക്കുന്നു. യഹൂദന്മാരുടെ കാലത്ത് ആദ്യകാല സഭയിൽ അവൻ അവരുടെ ഇടയിൽ എതിർ ക്രിസ്തുവായിരുന്നു. സഭയുടെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ അവൻ ഈ ലോകത്തിൽ ഒരു കള്ളപ്രവാചകനായി തീർന്നു. മ്ലേച്ഛതയുടെ പാനപാത്രവുമായി അവിടെ നിങ്ങൾ അവളെ കാണുന്നില്ലേ? ഇപ്പോൾ അത് സഭാ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്നതാകുന്നു. എന്നാൽ സഭയെടുക്കപ്പെട്ട് കഴിഞ്ഞതിനുശേഷം അതിനുശേഷമുള്ള കാലത്ത് അവനൊരു മൃഗമായി തീരുന്നു. മഹാസർപ്പമായ അവൻ തന്നെ പിശാചിന്റെ അവതാരമായി തീരുന്നു. ഓ, ഞാനെന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? അതിനുശേഷം അവൻ തന്റെ ജനങ്ങളിൽ അവതരിക്കുന്നു. അവന്റെ ശക്തിയാൽ ബന്ധിക്കപ്പെട്ട ജനങ്ങൾ അവനുണ്ട്. കള്ളപ്രവാചകൻ നേരെ അതിലേക്ക് അവരോട് പ്രവചിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് വ്യാജത്തിന്റെ വ്യാപാര ശക്തിയാൽ ഒരു ഭോഷ്ക വിശ്വസിക്കുന്നതിനായി കൊടുത്തിരിക്കുകയും അതുമായി അവർ നശിച്ചു പോകുകയും ചെയ്യും. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിച്ചു കളയുന്നു. ദൈവം ഒരു തൃത്വത്തിൽ തന്റെ സ്ഥാനത്തെ പ്രവർത്തിക്കുന്നു. അത് നീതീകരണം, ശുദ്ധീകരണം, അതിനുശേഷം പരിശുദ്ധാത്മാഭിഷേകത്താൽ തന്റെ ജനങ്ങളിൽ സ്വയം അവതരിക്കുന്നു. അതേ കാര്യം തന്നെ പിശാജ് ക്രിസ്തു ചെയ്ത പോലെ തന്നെ അതേ തരത്തിൽ ചെയ്യുന്നു. ഹോ, സാത്താൻ സ്വയം അവതരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, യേശു സ്വയം തന്റെ ജനങ്ങളിൽ അവതരിക്കുമ്പോൾ ക്രിസ്തുവിനുള്ള അതേ ജീവൻ തന്നെ ആ വ്യക്തിയിലാകുന്നു. ഒരു മുന്തിരിവള്ളിയിലെ ജീവനെടുത്ത് ഒരു മത്തളങ്ങയുടെ വള്ളിയിലിട്ടാൽ അതെന്ത് ചെയ്യും? അത് പിന്നെ മത്തളങ്ങ ഉത്പാദിപ്പിക്കുകയില്ല, അത് മുന്തിരി ഉത്പാദിപ്പിക്കും. ഒരു പീച്ച് മരത്തിന്റെ ജീവനെടുത്ത് ഒരു ചാമ്പയ്ക്കയുടെ മരത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? അത് ചാമ്പയ്ക്ക ഉണ്ടാക്കുമോ? ഇല്ല, അത് പീച്ച് പഴം തന്നെ ഉണ്ടാക്കും. അതിലുള്ള ജീവൻ അതെന്താണെന്ന് പറയുന്നു. നോക്കൂ, ജനങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവെന്ന് പറഞ്ഞിട്ട് ഈ വചനത്തെ നിഷേധിച്ച് കേൾക്കുമ്പോൾ അവിടെ എന്തോ തെറ്റായിട്ടുണ്ട്. പരിശുദ്ധാത്മാവാണ് വചനം, ദൈവവചനം എഴുതിയിരിക്കുന്നത്. യേശു ഇപ്രകാരം പറഞ്ഞു, എന്റെ ആത്മാവ് ഒരുവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ എന്റെ പ്രവൃത്തികൾ ചെയ്യും. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളത് എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് വിശുദ്ധ യോഹന്നാൻ 14:12 ആകുന്നു. അതെ, ശരിയാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. അതിനുശേഷം അവൻ അവരെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുന്നു. അതിനാൽ അവന് ദൈവമുമ്പാകെ നിൽക്കാൻ കഴിയും. മഷിയുടെ തുള്ളി അവിടെ വീഴുകയും അവനെ ആ പിളർപ്പിനപ്പുറത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, സാത്താൻ അവൻ സ്വയം തന്റെ ജനങ്ങളിൽ അവതരിക്കുമ്പോൾ അവന്റെ പ്രവൃത്തികൾ അവർ ചെയ്യുന്നു. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ നിരപരാധിയായ സ്ത്രീയുടെ അടുക്കൽ ചെന്നിട്ട് അവളെ വഞ്ചിച്ചു കളഞ്ഞു. അതുതന്നെയാണ് ചില പിശാചുക്കളായി ഇവരും ഇന്ന് ചെയ്യുന്നത്. ഒരു പാസ്റ്റർ എവിടെയെങ്കിലും ഒരു സഭ തുടങ്ങി പ്രവൃത്തി ആരംഭിക്കുമ്പോൾ നേരെ അവന്റെ അടുക്കിലേക്ക് എത്തിയിട്ട് പറയും, ഓ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുകയാണെങ്കിൽ ഹാ, ഇതാ പിശാച് തന്നെ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ അത് സത്യമാകുന്നു. അങ്ങനെ സാത്താൻ തന്റെ സഭയിൽ ഒരു പിശാചായിട്ട് അവതരിക്കുമ്പോൾ പിന്നെ അവർ തന്നെയാണ് ഹത്യയും കൊലപാതകവും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നാൽ ആദ്യം തൊട്ടേ സാത്താൻ ഒരു കൊലപാതകനും ഒരു കള്ളം പറയുന്നവനുമായിരുന്നു. നോക്കൂ, ശരി, സാത്താൻ ഇപ്രകാരം ചെയ്യുമ്പോൾ അവൻ തന്റെ ജനങ്ങളുടെ ഇടയിൽ അവതരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? കൗശലക്കാരനായിരിക്കുന്നത് അവന്റെ ജോലിയാകുന്നു. അവൻ കൗശലക്കാരനാകുന്നു. നിങ്ങൾ വേദപുസ്തകം തിരിഞ്ഞിട്ട് ദൈവം എപ്പോഴെങ്കിലും ബുദ്ധിശാലികളായ ജനങ്ങളുമായി എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുള്ളത് എനിക്കൊന്ന് കാണിച്ചു തരിക. അങ്ങനെ ഒരു കാര്യം തെരഞ്ഞു നോക്കിയിട്ട് ബുദ്ധിശാലികളായ ഇവർ തന്നെ എപ്പോഴും പിശാച് പിടിക്കപ്പെട്ടവരായി കാണുന്നില്ലേ എന്ന് നോക്കുക. ഇതൊരു വലിയ പ്രസ്താവനയാകുന്നു, എന്നാൽ ഇത് സത്യമാകുന്നു. നിങ്ങൾ ഹാബേലിന്റെയും കായിന്റെയും വംശാവലി എടുത്തിട്ട് 14 തലമുറ വരെ തെരഞ്ഞു നോക്കിയിട്ട് ആരുടെ വശത്താണ് മിടുക്കരായിട്ടുള്ളവരും ആരുടെ വശത്താണ് താഴ്മയേറിയവരും ഉണ്ടായിരുന്നതെന്ന് തെരഞ്ഞു നോക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അതെ, എന്തുകൊണ്ട് യേശു അതുപോലെയുള്ളവരെ തെരഞ്ഞെടുത്തില്ല? അവന്റെ പക്കൽ തന്റെ സ്വന്തം പേരെഴുതി ഒപ്പിടാൻ പോലും കഴിവില്ലാത്തവരായ മീൻപിടുത്തക്കാരായ മനുഷ്യരുണ്ടായിട്ട് അവരെ തന്റെ സഭയുടെ തലവന്മാരായി നിയോഗിച്ചിരുന്നു. അത് ശരിയാണ്, ജ്ഞാനം യാതൊന്നുമാക്കുന്നില്ല, അത് ക്രിസ്തുവിനെതിരാകുന്നു. ലോകജ്ഞാനം എല്ലായ്പ്പോഴും ക്രിസ്തുവിനെതിരാകുന്നു. യേശു ഒരിക്കലും നമ്മോട് സെമിനാരികൾ നിർമ്മിക്കുവാൻ പറഞ്ഞിട്ടില്ല, അവനൊരിക്കലും അത് ചെയ്തിട്ടുമില്ല. അതുപോലെ വേദപുസ്തക പഠനശാലകളും ഉണ്ടാക്കിയിട്ടില്ല. അവൻ പറഞ്ഞു, വചന പ്രസംഗിക്കുവിൻ, സുവിശേഷം പ്രസംഗിക്കുക. അതിനുശേഷം അവൻ പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നോക്കൂ, നിങ്ങൾക്കത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ പറഞ്ഞു, നിങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ചെന്ന് ദൈവത്തിന്റെ ശക്തിയെ പ്രകടിപ്പിച്ച് കാണിക്കുക എന്നാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, സാത്താന്റെ ജോലി ദൈവത്തിന്റെ വചനത്തെ ജ്ഞാനത്തിന്റെ യുക്തിവാദങ്ങളിലേക്ക് വൈകൃതപ്പെടുത്തുക എന്നതാണ്. ഓ, അതെ. ഓ, അതിനുശേഷം അവന്റെ പ്രജകളെ യഥാർത്ഥ വചനത്തെ നിഷേധിക്കുന്നവരാക്കി മുദ്രയിട്ട് കളയുന്നു. ഈ കാര്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി കുറച്ചു നേരം കൂടി നിങ്ങൾ എനിക്ക് അനുവദിച്ചു തരുമോ? ഇത് നിങ്ങൾ വിട്ടുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു മാതൃക കാണിച്ചിട്ട് നിങ്ങൾക്കിത് വചനത്തിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം ഒരു മാതൃകയായി കാണാൻ കഴിയും. നിങ്ങൾ കൊഴിഞ്ഞു മറിഞ്ഞ ചിന്തകളുമായി പോകാനിടയാകരുത്. പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ അടിമയായി വിൽക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ 50 വർഷം പൂർത്തിയാകുമ്പോഴും അവിടെ ഒരു യോബേൽ സമ്മത്സരം വന്നിരുന്നു. അത് 49 വർഷവും അതിനുശേഷം 50-ാമത്തെ വർഷം യോബേൽ സമ്മത്സരവുമായിരുന്നു. അപ്പോൾ ഒരു അടിമ ഇത് കേട്ടിട്ട് അവൻ സ്വതന്ത്രനായി പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വതന്ത്രനായി പോകുന്നതിൽ നിന്ന് അവനെ തടയാൻ യാതൊന്നിനും കഴിഞ്ഞിരുന്നില്ല. അവന് തന്റെ മൺവെട്ടി എറിഞ്ഞു കളഞ്ഞിട്ട് മതിയായി, ഇനി ഞാൻ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറയാൻ കഴിയും. കാഹളം മുഴക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. എന്നാൽ അവൻ പോകാൻ ആഗ്രഹിക്കാതെ അവന്റെ യജമാനനോടുകൂടെ അടിമ ജീവിതവുമായി സന്തുഷ്ടനാണെങ്കിൽ പിന്നെ അവനെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സൂചി കൊണ്ട്, സൂചി എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അവരവനെ കതകിന്റെ അരികിൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാതിൽ തുളയിടുന്നു. അതൊരടയാളമാക്കുന്നു. അവൻ ഒരിക്കലും മടങ്ങിപ്പോകാൻ കഴിയുകയില്ല. അത് ശരിയല്ലേ? അവന് യജമാനനെ എല്ലായ്പ്പോഴും സേവിച്ചിരിക്കണം. അതിനുശേഷം എത്ര യോബേൽ സമ്മത്സരം വന്നാലും കാഹളം മുഴക്കിയാലും എന്ത് സംഭവിച്ചാലും ഞാനിത് കാര്യമാക്കുന്നില്ല. അവൻ സ്വതന്ത്രനായി പോകുന്നതിനുള്ള അവന്റെ ജ്യേഷ്ഠാവകാശത്തെ പരിപൂർണമായും വിറ്റുകളഞ്ഞിരിക്കുന്നു. അതുപോലെ ഒരു മനുഷ്യ സുവിശേഷ സത്യത്തെ നിഷേധിച്ചു കളയുമ്പോൾ സാത്താൻ അവനെ അടയാളപ്പെടുത്തുന്നു. എവിടെ? അവന്റെ കാതിൽ. അവനവനെ ബദിരനാക്കുന്നു. അതിനാൽ ഇനിയും ഒരിക്കലും അവന് സത്യത്തെ കേൾക്കാൻ കഴിയുകയില്ല. അവൻ തീർന്നിരിക്കുന്നു. അവൻ സത്യത്തിന് ചെവി കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ അവനായിരുന്ന കൂട്ടത്തോടൊപ്പം തന്നെ അവശേഷിച്ചു പോകുന്നു. അല്ല എങ്കിൽ നിങ്ങൾ സത്യത്തെ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നോക്കൂ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. ദൈവം തന്റെ ജനങ്ങളെയും അവർ വരുമ്പോൾ അടയാളമിടുന്നു. ദൈവം തന്റെ വാഗ്ദത്ത വചനത്തെ അവരിൽ കൂടി ന്യായീകരിച്ച് കാണിച്ചുകൊണ്ട് അവർക്ക് അടയാളമിടുന്നു. അത് കൃത്യമായും വിശുദ്ധ യോഹന്നാൻ 14:12 ആകുന്നു. മറ്റൊരു കാര്യം നിങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് മർക്കോസ് 16 ആകുന്നു. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നമുക്കത് എടുക്കാം. അവനത് തമാശയായി പറയുകയായിരുന്നു. അവനത് വെറുതെ അർത്ഥമാക്കിയിട്ട്, അതായത് അവനത് അപ്പോസ്തലന്മാർക്ക് മാത്രം അർത്ഥമാക്കിയിരുന്നു എന്ന് ചിലർ നമ്മോട് പറയുന്നത് പോലെയായിരുന്നു. ശ്രദ്ധിക്കുക, അതിന്റെ പശ്ചാത്തലത്തെ വായിക്കുക. നിങ്ങൾ പോയി എവിടെ? ഭൂലോകത്തിലൊക്കെയും സുവിശേഷം പ്രസംഗിപ്പീൻ. എന്തിനോടാണ്? സകല സൃഷ്ടിയോടും. ഇതുവരെ അതിന്റെ മൂന്നിലൊന്ന് പോലും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഈ അടയാളങ്ങൾ ഭൂലോകമൊക്കെയും സകല സൃഷ്ടിയോടും ഈ സുവിശേഷം എവിടെയൊക്കെ പ്രസംഗിക്കുന്നുവോ അവിടെ പിന്തുടരും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതൊരു ചെറിയ കൈക്കൂട്ടം മാത്രമായിരുന്നില്ല. അതൊരിക്കലൊരു വ്യക്തി എന്നോട് ഇപ്രകാരം പറഞ്ഞതുപോലെയാണ്, ദൈവം 12 അപ്പോസ്തലന്മാർക്ക് മാത്രമേ രോഗശാന്തിയുടെ വരം നൽകിയിരുന്നുള്ളൂ. ഓ, അദ്ദേഹം അത് പറയാൻ എഴുന്നേറ്റപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വളരെയധികം സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് അതിന് പകരമായി വേണ്ടിയത് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ശ്രദ്ധിക്കുക, ഭൂലോകമൊക്കെയും സർവസൃഷ്ടികൾക്കും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. സാത്താന്റെ അവിശ്വാസത്തിന്റെ അടയാളത്തെ എടുക്കരുത്. കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേൽ അവനതിടാൻ ശ്രമിക്കും. അവൻ നിങ്ങളെ ഉന്തിത്തള്ളി ഭിത്തിക്കെതിരെ കൊണ്ടുവരും. എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് നടന്നു പോവുകയും ചെയ്യും. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇത് ശ്രദ്ധയോടെ പഠിച്ചിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടെന്നാൽ എല്ലാ കാര്യങ്ങളും ഈ നാഴികയിൽ, സമയത്തിന്റെ പരിശുദ്ധമായ ഈ നാഴികയിൽ അത്രയും സമ്പൂർണമായ രീതിയിൽ തിരുവെഴുത്ത് പ്രകാരമായിരിക്കുന്നു. വർഷങ്ങളായി ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരെ കടന്നു വന്നിരിക്കുന്നു. ആ നാഴിക ഇതായിരിക്കുന്നു. ആ സമയം ഇതാകുന്നു. അവന്റെ അവിശ്വാസത്തിന്റെ അടയാളം നിങ്ങളുടെ കാതുകളിൽ അവൻ കുത്തിത്തുളച്ച് കയറ്റാൻ ഇടയാക്കരുത്. നോക്കൂ, എന്തുകൊണ്ടാണെന്നാൽ അവന്റെ തുടക്കം തന്നെ അവിശ്വാസിയായിട്ടാകുന്നു. അവനത് സംശയിച്ചിരുന്നു. ശരി, അതിനിടയ്ക്കാക്കുക പോലും ചെയ്യരുത്. അവനെ തിരുവെടുത്തെടുത്ത് അവന്റെ ബുദ്ധിയാലും അവന്റെ സ്വന്തം ജ്ഞാനത്താലും അവന്റെ യുക്തിവാദത്തിന്റെ ശക്തിയിലേക്ക് വളച്ചു പിരിക്കാനും വൈകൃതപ്പെടുത്താനും അനുവദിക്കരുത്. നിങ്ങൾ എളിമയുള്ളവരായിരുന്നുകൊണ്ട് പറയണം, ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അത് അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ ഓ, നാം അധികം താമസിച്ചു പോകാനിടയുണ്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് തുടങ്ങുന്നതാണ് നല്ലത്. ഇപ്പോൾ നമുക്ക് 2 മുദ്രയിലേക്ക് കടക്കാം. അറുക്കപ്പെട്ട് ഉയർത്തപ്പെട്ട കുഞ്ഞാട് ഈ 2 മുദ്ര തുറന്നപ്പോൾ കാളയ്ക്ക് സദൃശനായ 2 ജീവി പറഞ്ഞു, വരിക, മുദ്രയിട്ടിരിക്കുന്ന രഹസ്യം എന്താണെന്ന് കാണുക. നോക്കൂ, നമുക്കതിപ്പോൾ മനസ്സിലായിരിക്കുന്നു. ഓർക്കുക, കുഞ്ഞാട് തന്നെ ഓരോ മുദ്രയും തുറക്കേണ്ടിയിരുന്നു. അങ്ങനെ രണ്ടാം ജീവി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സഭാകാലങ്ങളിൽ കൂടി ക്രമപ്രകാരം നാം കടന്നുപോയപ്പോൾ കണ്ടിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാകുന്നു. ആദ്യത്തേത് സിംഹവും രണ്ടാമത്തേത് കാളയ്ക്ക് സദൃശമായതുമായ ജീവിയായിരുന്നു. ഈ ജീവി പറഞ്ഞു, ഇപ്പോൾ കുഞ്ഞാട് മുദ്ര പിടിച്ചപ്പോൾ ഈ ജീവി പറഞ്ഞു, വരിക. അതിനുശേഷം നോക്കുന്നതിനായി പോയി. അവൻ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ എന്താണ് കണ്ടതെന്ന് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. വരിക, അവിടെ ഒരു മർമ്മം ഇപ്പോൾ ഏകദേശം 2000 വർഷങ്ങളായിട്ട് മുദ്രയിട്ട് കിടക്കുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നാം ഇവിടെ കാണുന്നു എന്താകുന്നു, അതായത് ഒരു ചുവന്ന കുതിര പുറപ്പെട്ടു പോകുന്നു. ഇപ്പോൾ എന്റെ അറിവിൻ പ്രകാരം അവന്റെ കയ്യിലുണ്ടായിരുന്ന ഈ വലിയ വാൾ, ഇപ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് അടുത്ത 15-20 മിനിറ്റിനുള്ളിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അവൻ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കിപ്പോൾ വായിച്ചു നോക്കാം. അപ്പോൾ മറ്റൊരു, ഇത് നാലാം വാക്യമാകുന്നു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ആദ്യത്തേത് വെള്ളയായിരുന്നു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊള്ളുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ഇപ്പോൾ ഇവിടെ പ്രതിരൂപങ്ങൾ നൽകിയിരിക്കുന്നു. നാം അതിവിടെ ശ്രദ്ധിച്ചു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എന്റെ അറിവിൻ പ്രകാരം അതെനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതാകുന്നു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ യേശു മത്തായി 24 അത് മുൻകൂട്ടി പറഞ്ഞിരുന്നു. നോക്കൂ, അവൻ പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും യുദ്ധങ്ങളെയും കുറിച്ചാകുന്നു. എന്നാൽ അവൻ പറഞ്ഞു, അതെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാകുന്നു. നോക്കൂ, എന്നാൽ അത് അവസാനമല്ല. അവർ യേശുവിനോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. അവൻ അവർക്ക് മൂന്ന് ചോദ്യത്തിനും ഉത്തരം നൽകി. ഇവിടെയാണ് നമ്മുടെ വളരെയധികം സഹോദരന്മാർ ഇത് സ്ഥാനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് പലവിധ ചിന്താകുഴപ്പത്തിൽ കിടക്കുന്നത്. അഡ്വന്റിസ്റ്റ് സഭക്കാരായ സഹോദരന്മാരും സെവന്ത് ഡേ സഭക്കാരും മറ്റു പലരുമാകുന്നു. ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം, ശബത്ത് നാളിൽ വാതിലുകൾ അടയ്ക്കപ്പെടും, അതുപോലെയുള്ള കാര്യങ്ങളാകുന്നു. ഇതൊന്നും ആ ചോദ്യങ്ങളുമായി യാതൊരു വിധത്തിലും ബന്ധപ്പെട്ടതായ കാര്യമേ അല്ല. നോക്കൂ, അത് തീർത്തും ബന്ധപ്പെട്ടതല്ല. മനസ്സിലായോ? അവർ ചോദിച്ചതിന് അവൻ മറുപടി നൽകിയായിരുന്നു. എന്നാൽ അവൻ അതെല്ലാം അന്ത്യകാലത്തേക്ക് മാത്രമായി അപേക്ഷിച്ചിരുന്നില്ല. അവൻ പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കും. നാം ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതലായി അടുത്ത രാത്രികളിൽ എടുക്കാം. ശ്രദ്ധിക്കുക, അവൻ പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ചും കേൾക്കും. എന്നാൽ അത് അവസാനമല്ല. അവർ നിങ്ങളെ ഉപദ്രവിത്തിന് ഏൽപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആകുന്നു. എന്നാൽ അതൊന്നും അവസാനമല്ല. എന്നാൽ ലോകാവസാനത്തെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചതിന് മറുപടി പറയാൻ സമയം ലഭിച്ചപ്പോൾ അവൻ അതേപ്പറ്റി അവരോട് പറയാൻ തുടങ്ങി. അതെപ്പോൾ സംഭവിക്കും? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരുന്ന കാലം എപ്പോഴാണ്? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താകുന്നു? നോക്കൂ, ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ അവനോട് ചോദിച്ചത്. അതിനുശേഷം അവൻ ലോകാവസാനത്തെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, അത്തിവൃക്ഷത്തിന്റെ ഇല തളിർക്കുമ്പോൾ സമയം വാതിൽക്കലായിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. ഇതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒരവിശ്വാസി ഇതിന്റെ വ്യാഖ്യാനം അറിയാതെ എപ്രകാരം ഈ കാര്യങ്ങളിൽ ആശ്രയിച്ചു പോകുന്നു? നോക്കൂ, അവൻ ഈ തലമുറ എന്ന് പറഞ്ഞു. അത് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നതായ തലമുറയെക്കുറിച്ചായിരുന്നില്ല പറഞ്ഞത്, എന്നാൽ അത്തിയില തളിർക്കുന്ന കാണുന്ന തലമുറയെക്കുറിച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മുമ്പിലായി കാണുന്ന ചില കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ഇസ്രായേൽ ഇപ്പോൾ കഴിഞ്ഞ 2500 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു രാഷ്ട്രമായി തീർന്നിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ദേശീയ പതാക ഇന്ന് രാത്രിയിൽ യെരുസലേമിന് മേൽ പറക്കുന്നു. ഇസ്രായേൽ അവളുടെ മാതൃരാജ്യത്ത് തിരികെ എത്തിയിരിക്കുന്നു. ഒരിക്കൽ ഇവിടെയുണ്ടായിരുന്ന ഒരു സഹോദരൻ യഹൂദന്മാരുടെ ഇടയിലേക്ക് ഒരു സുവിശേഷ പ്രചാരണ പ്രവർത്തനത്തിനായി പോകുന്നതിനാഗ്രഹിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോഴോ പിന്നെയോ ഒരാളെ കിട്ടിയെന്നിരിക്കാം. ഓ, രാജ്യം മുഴുവനും കിട്ടുമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നു. ഇല്ല യജമാനന്മാരെ, ഇസ്രായേൽ ഒരു ദേശമായിട്ടാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത്, ഒരു വ്യക്തിയായിട്ടല്ല. ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? അതാകുന്നു ഇസ്രായേൽ. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും എന്ന് പൌലോസ് പ്രകാരം പറയുന്നു. ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇസ്രായേൽ മുഴുവനും അത് കൃത്യമായും ശരിയാകുന്നു. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, അവൻ പറഞ്ഞു, എന്നാൽ അത്തിമരവും മറ്റെല്ലാ മരങ്ങളും തളിർക്കുമ്പോൾ. ഇപ്പോൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ 2500 വർഷങ്ങളായിട്ട് ഇസ്രായേൽ ജനതയ്ക്ക് അവരുടെ മാതൃരാജ്യത്തേക്ക് തിരികെ എത്തിച്ചേരുവാൻ ഒരിക്കലും ഒരു സമയം ലഭിച്ചിരുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ അതിനെക്കുറിച്ച്. അർദ്ധരാത്രിക്ക് 3 മിനിറ്റുകൾ എന്നൊരു ലഘുചിത്രം നമുക്കുണ്ടായിരിക്കുന്നു. അവിടെ ഇതാ അവൾ ഒരു രാഷ്ട്രമായി ദാവീദിന്റെ 6 മുനകളോടുകൂടിയ നക്ഷത്രത്തിന്റെ പതാക പറന്നുകൊണ്ടിരിക്കുകയും അതുപോലെ ഈ കാര്യങ്ങൾ എല്ലാമായിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉണർവ് പോലെ ഒരു ഉണർവ് എപ്പോഴെങ്കിലും വിഭാഗീയ സഭകളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ അതൊന്ന് പഠിച്ചു നോക്കുക. നാം വീട്ടിലെത്തിയിരിക്കുന്നു. ബില്ലിഗ്രഹാമിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ ശുശ്രൂഷയ്ക്ക് കീഴിൽ സംഘടനാ സഭകൾ എപ്പോഴാണ് വളർന്നു വികസിച്ചിട്ടുള്ളത്? മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും അതുപോലെയുള്ള സഭകളെല്ലാം. നാമമാത്രക്കാരായ സഭയുടെ ഇടയിൽ HAM ഹാം എന്ന് അവസാനിക്കുന്ന പേരോടുകൂടിയ ഒരു വ്യക്തി എപ്പോഴെങ്കിലും ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ എന്ന് ചരിത്രത്തിൽ തിരിഞ്ഞു നോക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുക മാത്രമാകുന്നു. ABRAHAM അബ്രഹാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, അബ്രഹാമിന്റെ പേരിൽ 7 അക്ഷരങ്ങളുണ്ട്, ABRAHAM. എന്നാൽ നമ്മുടെ സഹോദരനായ ബില്ലിഗ്രഹാമിന്റെ പേരിന് GRAHAM ഗ്രഹാം 6 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ, 7 ഇല്ല. അത് ഈ ലോകത്തിലെ പ്രാകൃതിക സഭയാകുന്നു. അവിടെയാകുന്നു അദ്ദേഹം ദൈവവേല നടത്തുന്നത്. പ്രാകൃതിക സഭ സോദോമിലായിരുന്ന ലോത്താകുന്നു. ഈ വ്യക്തി അവിടെ ചെന്നിട്ട് പ്രസംഗിച്ചിട്ട് സുവിശേഷത്താൽ അവരെ അന്ധരാക്കി കളഞ്ഞു. എന്നാൽ അവിടെ ഒരാൾ അബ്രഹാമിനോടൊപ്പം നിന്നിരുന്നു. അബ്രഹാം അവനെ ഏലോഹീം കർത്താവേ എന്ന് വിളിച്ചിരുന്നു. ഇപ്പോൾ അബ്രഹാം 3 പേർ അവന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടപ്പോൾ യജമാനനെ എന്ന് വിളിച്ചിരുന്നു. എന്നാൽ 2 പേർ വരുന്നത് ലോത്ത് കണ്ടപ്പോൾ യജമാനന്മാരെ എന്ന് വിളിച്ചു. അവിടെയാണ് വ്യത്യാസം കിടക്കുന്നത്. നിങ്ങളുടെ ത്രിത്വത്തിന്റെ പ്രവൃത്തി അവിടെ കാണുക. മനസ്സിലായോ? യേശു പറഞ്ഞു, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുക, അതെണ്ണി നോക്കുക. ഇപ്പോൾ ആത്മീയ സഭയായ മണവാട്ടിയായ അബ്രഹാമിന്റെ അടുക്കിലേക്ക് ഒരു വ്യക്തി വന്നിരുന്നു. അതിന്റെ തുടക്കത്തിൽ തന്നെ അത് സോദോമിലായിരുന്നില്ല. അവൻ എന്താണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. അവർ ചെയ്തിരുന്നതുപോലെ അവൻ ഒരിക്കലും ഒരു പ്രസംഗം പ്രസംഗിച്ചിരുന്നില്ല. അവനവരെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം അവൻ അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിച്ചു. അവൻ മശിഹായുടെ അടയാളം പ്രവർത്തിച്ചു. അവൻ കൂടാരത്തിന് പുറന്തിരിഞ്ഞിരുന്നു കൊണ്ട് അബ്രഹാം എന്ന് വിളിച്ചു. ഇപ്പോൾ ഓർക്കുക, അവന്റെ യഥാർത്ഥ പേര് അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അബ്രഹാം എന്നായിരുന്നു. എന്നാൽ അവൻ അവനോട്, അബ്രഹാമേ, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൾ സാറായി എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അബ്രഹാം പറഞ്ഞു, അവൾ നിന്റെ പിൻവശത്ത് കൂടാരത്തിലുണ്ട്. അവനവനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ അവിടെയാണ് നിങ്ങളുടെ വ്യക്തിപരമായി സർവ്വനാമം കിടക്കുന്നത്. ഞാൻ നിനക്ക് നൽകിയ വാഗ്ദത്തമനുസരിച്ച് ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോകുകയാണ്. അതെന്തായിരുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? മനസ്സിലായോ? ഒരു മനുഷ്യൻ തന്റെ പൊടി പിടിച്ച വസ്ത്രത്തോടുകൂടി കാളക്കുട്ടിയുടെ മാംസം ഭക്ഷിക്കുകയും പശുവിൻ പാല് കുടിക്കുകയും ഗോതമ്പിന്റെ അപ്പം തിന്നുകയും ചെയ്തു. അതേ ശ്രീമാൻ, അത് ദൈവം എലോഹീം ജഡത്തിൽ വെളിപ്പെട്ടതായിരുന്നു. അന്ത്യകാലത്ത് വീണ്ടും ജഡത്തിൽ വെളിപ്പെടുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, അബ്രഹാമേ, നിന്റെ ഭാര്യ സാറ എവിടെ? അവൾ നിനക്ക് പിന്നിലായി കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോകുകയാണ്. ആ സ്ത്രീ തീർച്ചയായും 100 വയസ്സ് പ്രായമായിരിക്കെ അവളുടെ ഉള്ളിൽ ഒന്ന് ചിരിച്ചുപോയി. ഇപ്പോൾ അത് പിന്നിലുള്ള കൂടാരത്തിന്റെ തിരശീലകൾക്ക് പിന്നിലായിരുന്നു. അവൾ പറഞ്ഞു, വൃദ്ധയായ ഞാനോ? നിങ്ങൾക്കറിയാമല്ലോ, ഭാര്യാഭർത്താക്കളായ അവർക്ക് വർഷങ്ങളായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിന്നു പോയിരുന്നു. കാരണം അവന് 100 വയസ്സും അവൾക്ക് 90 വയസ്സുമായി കഴിഞ്ഞിരുന്നു. അതൊരിക്കലും സംഭവിക്കില്ല എന്ന് അവൾ പറഞ്ഞു. സാറ ചിരിച്ചതെന്ത് എന്നവൻ ചോദിച്ചു. കൂടാരത്തിന് പുറന്തിരിഞ്ഞിരുന്ന അവൻ ഈ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സാറ ചിരിച്ചതെന്ത് എന്നവൻ ചോദിച്ചു. നോക്കൂ, അവന്റെ ഒരു അടയാളത്തെ അവർ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ അന്ത്യകാലത്ത് അത് വീണ്ടും ആവർത്തിക്കപ്പെടുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. 2 പേർ സോദോമിൽ ചെന്ന് വചനം പ്രസംഗിച്ച് അവരോട് അവിടുന്ന് പുറത്തു പോകുവാൻ പറഞ്ഞു. കാരണം ആ സ്ഥലം കത്തിനശിക്കുവാൻ പോകുകയായിരുന്നു. അത് സംഭവിച്ചു. ലോത്ത് ഇടറിപ്പോയി. അത് പ്രാകൃതിക സഭ പാപത്തിന്റെ ചെളിക്കുണ്ടിലാകുന്നു. എന്നിരിക്കലും അവരുടെ വിഭാഗീയ സഭകളുടെ പരിപാടികളിൽ കൂടി സാഹസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ മണവാട്ടി, ആ ഒരു വ്യക്തി ഒരിക്കലും മറ്റവരോടൊപ്പം പോയിരുന്നില്ല. അവൻ ചെന്ന് മണവാട്ടിയെ വിളിക്കുക മാത്രം ചെയ്തു. അതൊരു മാതൃകയാകുന്നു. നാം ഇപ്പോൾ അന്ത്യകാലത്തായിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവം അവിടെ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് നിങ്ങൾ പറഞ്ഞു. യേശു സ്വയം ചോദിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ എന്നെ കുറ്റം വിധിക്കാൻ കഴിയും? നിങ്ങളുടെ വേദപുസ്തകത്തിലും ന്യായപ്രമാണത്തിലും ദൈവത്തിന്റെ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ എത്തുന്നു എന്ന് യേശു അവരോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു. വചനം പ്രവാചകന്മാരുടെ അടുക്കൽ വന്നു, കാരണം അവൻ എല്ലാ കാര്യങ്ങളിലും തിരുവെഴുത്ത് പ്രകാരം പോയിരുന്നു. അവൻ പറഞ്ഞു, ദൈവത്തിന്റെ വചനം പറയുന്നു, അതായത് വചന പ്രവാചകന്മാരുടെ അടുക്കൽ വന്നു, അതായത് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ള അവരെ നിങ്ങൾ ദേവന്മാരെന്ന് വിളിച്ചിരുന്നു, എങ്കിൽ ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞതിൽ നിങ്ങൾ എന്നെ എങ്ങനെയാണ് കുറ്റം വിധിക്കുന്നത്? അവരുടെ തന്നെ ന്യായപ്രമാണത്തെ എടുത്ത് അവൻ അവരെ തുന്നി തയ്ച്ചു കളഞ്ഞു. അവിടെയാണ് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ നാം എവിടെയാകുന്നു? നാം അന്ത്യകാലത്താകുന്നു. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നാം കേൾക്കും എന്ന് നാം കണ്ടിരിക്കുന്നു. അത്തിമരം തളർക്കുന്നത് നാം കണ്ടിരിക്കുന്നു. മറ്റുള്ള മരങ്ങളും തളർത്തിരിക്കുന്നു. മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പ്രസ്ബിറ്റേറിയൻകാരും അങ്ങനെ എല്ലാം തളർക്കുകയും വലിയ ഉണർവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദൈവം തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മണവാട്ടിയെ ഈ അവസാന നാഴികയിൽ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ എന്റെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ യോഹന്നാൻ കണ്ട ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരു ചുവന്ന കുതിര അതിന്മേൽ കയറി പുറപ്പെട്ടു പോകുന്നവന് കൊല്ലുന്നതിനുള്ള അധികാരവും ഒരു വലിയ വാളും കിട്ടി. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള എന്റെ വെളിപാട് ഇതാകുന്നു, ഇത് വീണ്ടും സാത്താൻ തന്നെയാകുന്നു. ഇത് പിശാച് വീണ്ടും മറ്റൊരു രൂപത്തിലാകുന്നു. ഇപ്പോൾ മുദ്രകൾ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അത് പറഞ്ഞിരുന്നു. കാഹളങ്ങൾ ജനങ്ങളുടെ ഇടയിലും രാജ്യങ്ങളുടെ ഇടയിലും ആഭ്യന്തര യുദ്ധങ്ങളെ സൂചിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളിവിടെ കാണുന്നത് ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു വാളുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് അത് സഭയിലുണ്ടാകുന്ന രാഷ്ട്രീയ മത്സരത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരിക്കാൻ ഇടയില്ലെന്ന് വരാം. എന്നാൽ ഏതാനും കുറച്ച് നേരത്തിനുള്ളിൽ അത് ശ്രദ്ധിക്കുക. ഈ കുതിരകളുടെ നിറം മാറുന്നത് ശ്രദ്ധിക്കുക. സവാരിക്കാരൻ ഒരേയാൾ തന്നെയാകുന്നു, എന്നാൽ കുതിരകളുടെ നിറം മാറുന്നു. ഒരു കുതിര ഒരു മൃഗമാകുന്നു. മൃഗം വേദപുസ്തകത്തിൽ ഒരു അടയാളത്തിനടിയിലായി ഒരു ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു. അതേ വ്യവസ്ഥ തന്നെ മറ്റൊരു നിറത്തിൽ മറ്റൊരു അധികാരത്തിലായി നിർമ്മലമായ വെള്ളയിൽ നിന്നും രക്തവർണമായ ചുവപ്പിലേക്ക് സവാരി ചെയ്യുന്നു. മനസ്സിലായോ? അവൻ എങ്ങനെയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. അവൻ ആദ്യമായി ആരംഭിച്ചപ്പോൾ അവൻ അവരുടെ ഇടയിൽ നിക്കോലാവിയരുടെ നടപ്പ് എന്ന വെറുമൊരു ചെറിയ ഉപദേശമായിരുന്നു. തീർച്ചയായും അത് യാതൊന്നിനെയും കൊല്ലുകയില്ല. നിങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് വെളിപ്പാട് 2:6 അവൻ യാതൊന്നിനെയും കൊല്ലുകയുണ്ടായിരുന്നില്ല. അത് വെറുമൊരു ഉപദേശമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വെറുമൊരാത്മാവായിരുന്നു. ഇപ്പോൾ അവൻ യാതൊന്നിനെയും കൊല്ലുമായിരുന്നില്ല. ഹോ, അവൻ അത്രയും നിഷ്കളങ്കനായി കാണപ്പെട്ട് ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് കയറി സവാരി ചെയ്തിരുന്നു. കൊള്ളാം. നിങ്ങൾക്കറിയാമോ, നമുക്കൊരു വലിയ ലോകവ്യാപകമായി സഭയായി തീരാൻ കഴിയും. നമുക്കതിനെ സർവ്വലൗകിക സഭയെന്ന് വിളിക്കാൻ കഴിയും. അവർ അതിപ്പോഴും ചെയ്യുന്നു. ശരി, ഇപ്പോൾ ഓ, അത് സമ്പൂർണമായും നിഷ്കളങ്കമായി കാണപ്പെട്ടിരുന്നു. അതെ, ഓ അത്രമാത്രം നിഷ്കളങ്കമായിരുന്നു. ഇത് വെറും ഒരു കൂട്ടം മനുഷ്യരായിരുന്നു. നാം എല്ലാവരും ഒരു കൂട്ടായ്മയ്ക്കായി ഒരുമിച്ചുകൂടാം. നോക്കൂ, അത് വളരെ നിഷ്കളങ്കമായിരുന്നു. അത് വെള്ളയായിരുന്നു. അത് ആ വെള്ളക്കുതിരയായിരുന്നു. അങ്ങനെ ഇപ്പോൾ സഭയിലെ ഉച്ചപദവിക്കാരും മോടിയായി വസ്ത്രധാരണം ചെയ്തവരും വിദ്യാഭ്യാസമുള്ളവരും അതൊരു തരത്തിൽപ്പെട്ട ഒരേ തുവലുകളുള്ള പക്ഷികൾ മാതിരി അവർക്ക് അവരുടേതായ തരത്തിൽപ്പെട്ട കാര്യങ്ങളുമായി ഒരുമിച്ചുകൂടാൻ തുടങ്ങി. എന്നാൽ ആ പാവപ്പെട്ടവരുടെ കൂട്ടം അവർക്ക് അവരോടൊപ്പം വിഷമങ്ങളൊന്നുമില്ലാതെ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. എന്നാൽ നല്ല തരത്തിൽപ്പെട്ടവരെ നമ്മുടെ സഭയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമുക്കവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാമും പിന്നെ ഒരു കൂട്ടം കല്ലാശാരികളും അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ആകും. നമുക്ക് ഈ കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെ പോലെ നാമും വിചിത്ര മനുഷ്യരാകും. ഇപ്പോൾ ഓട് ഫെറോ ലോഡ്ജ് എന്നല്ല, എന്നാൽ ഞാൻ എന്താണ് അർത്ഥമാക്കിയതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഇത് യഥാർത്ഥ വിശ്വാസികൾക്ക് വിചിത്രമായ കാര്യമാകുന്നു. അല്ലാത്തപക്ഷം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്കൊരു ചെറിയ കൂട്ടം വേണം. നമ്മുടെ സമാജമെന്ന് സ്വന്തമായി അതിനെ വിളിക്കാൻ കഴിഞ്ഞിരിക്കണം. അത് നിഷ്കളങ്കമായ ചെറിയൊരു ഉപദേശമായിരുന്നു. സഹോദരന്മാരെ, നിങ്ങൾക്കെതിരായി ഒന്നുമില്ല, തീർച്ചയായും ഇല്ല. നിങ്ങളെല്ലാവരും ചെറി തന്നെ. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഞങ്ങൾക്ക് വലിയ വ്യാപാരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഒരുമിച്ചുകൂടി നിൽക്കുന്നത് കുറച്ച് നല്ലതാണ് ഞങ്ങൾക്ക് തോന്നുന്നു. മനസ്സിലായോ? അതവസാനം അതങ്ങനെ സംഭവിക്കുന്നത് വരെ പോയി. അതേ ശ്രീമാൻ, അവർ ഒന്നിച്ചു ചേർന്നു.
This awful deceiving spirit, incarnated
എന്നാൽ ഈ ഭയങ്കരമായ ചതിവിന്റെ ആത്മാവ് ഓ മനുഷ്യനാകുന്നു. അത് അവതരിക്കുമ്പോൾ, ആത്മാവിൽ അത് അവതരിക്കുമ്പോൾ, ഈ ഉപദേശത്തിന്റെ ആത്മാവ് അവതരിക്കുമ്പോൾ, അത് ക്രിസ്തുവിന്റെ സ്ഥാനത്തെ ഒരു മനുഷ്യനിലേക്ക് എടുക്കുന്നു. അത് ആരാധിക്കപ്പെട്ടിരിക്കണം. അതിനുശേഷം ക്രിസ്തുവിനെ ആരാധിക്കുന്നതുപോലെ ആയിത്തീരുകയും ചെയ്യും. മറ്റൊരു ശബ്ദത്തിൽ പറഞ്ഞാൽ, വത്തിക്കാനിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ വൈഗേരിസ് ഫെലിഡെ എന്ന് റോമാക്കാരുടെ അക്കങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഈ റോമൻ അക്കങ്ങളുടെ അടിയിലായി ഒരു വരയിടുക. അതിന്റെ അർത്ഥം ദൈവപുത്രന് പകരമായവൻ എന്നാകുന്നു. അവൻ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വികാരിയാകുന്നു. ഒരു വികാരി എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതെന്തിന്റെയെങ്കിലും ഒരു സ്ഥാനത്തെ എടുക്കുന്നതാകുന്നു. അവൻ ദൈവപുത്രന് പകരമായ വികാരിയാകുന്നു.
And the Bible said, let him that has a gift of wisdom count the numbers of the beast.
വേദപുസ്തകം പറയുന്നു, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ. അതിന്റെ സംഖ്യ 666 ആകുന്നു. നിങ്ങളിപ്പോൾ വൈകേരിയസ് ഫിലിഡേ എന്ന് എഴുതിയിരിക്കുന്നത് എടുത്ത് അതിനോട് റോമൻ സംഖ്യ ഇട്ടിട്ട് അതിനടിയിൽ കൂട്ടിനോക്കുന്നതിനായി വരയിടുക. വി എന്നത് 5ഉം ഐ എന്നത് 1ഉമാകുന്നു. അങ്ങനെ അത് കൂട്ടിനോക്കിയിട്ട് നിങ്ങൾക്ക് 666 കിട്ടിയിരിക്കുന്നു എന്ന് നോക്കുക. വേദപുസ്തകം പറയുന്നു, അവൻ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ പോലെ ആരാധിക്കപ്പെടും. ആ ചെറിയ ഉപദേശം അവതാരമാകുമ്പോൾ അതൊരു വികാരിയാകുന്നു. ദൈവപുത്രന് പകരം മനസ്സിലായോ? ഓ ദൈവമേ, അത് ഭയങ്കരമായ ചതുവിന്റെ ആത്മാവാകുന്നു. നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് 2 തെസ്സലോനിക്കർ 2:3 അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. കൂടാതെ തീർച്ചയായും സാത്താൻ എല്ലാ രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ശക്തിയുടെയും തലവനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എത്ര പേർക്കതറിയാം? നിങ്ങളത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് മത്തായി 4:8 ആകുന്നു. സാത്താൻ യേശുവിനെ ഏറ്റവും ഉയർന്ന മലയുടെ മുകളിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും, കഴിഞ്ഞുപോയതും വരുവാനുള്ളതുമായ എല്ലാ രാജ്യങ്ങളെയും നൊടിനേരം കൊണ്ട് കാണിച്ചു കൊടുത്തു. ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. അവൻ പറഞ്ഞു, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം. ഇതെല്ലാം തന്റെ അധികാരത്തിനടിയിൽ വന്ന് വീഴാൻ പോവുകയാണെന്ന് യേശു അറിഞ്ഞിരുന്നു. അതാണ് അവർ പറയുന്നത്, നിങ്ങൾ വെറും ഒരു കൂട്ടം ദരിദ്രരായ വിശുദ്ധ ഉരുളുകാരാണ്. അതുകൊണ്ട് ഈ ലോകം നമുക്ക് ലഭിക്കും. സാമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. അതാണ് യേശു പറഞ്ഞത്. നോക്കൂ, മനസ്സിലായില്ലേ? ശ്രദ്ധിക്കുക, ഇതിനെല്ലാം താൻ അവകാശിയാകുമെന്ന് യേശു അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോക. വീണ്ടും നേരെ തിരികെ തിരിച്ചു മറുപടിയായി അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഇപ്പോൾ അവൻ, ഈ പിശാചുക്കളുടെ തലവനായ അവൻ, ഈ മതഭക്തനായ പരമാധികാരമുള്ള മനുഷ്യനിൽ അവതരിക്കുമ്പോൾ, അപ്രകാരം വേദപുസ്തകം മുൻകൂട്ടി പറയുന്നു, അപ്പോൾ അവൻ തന്റെ സഭയെയും സംസ്ഥാനത്തെയും ഒരുമിച്ചാക്കുന്നു. അവന്റെ സ്വന്തമായ ഈ 2 ശക്തികളും തമ്മിൽ ഒരുമിച്ച് ചേരുന്നു. എതിർക്രിസ്തുവിന്റെ ആത്മാവ് തുടങ്ങിയപ്പോൾ അതൊരാത്മാവായിരുന്നു. അതിനുശേഷം അതെന്തായി തീർന്നു? ഇപ്പോൾ ഈ മുദ്രയെ ശ്രദ്ധിക്കുക. ആത്മാവ് പുറപ്പെട്ടു പോയപ്പോൾ അത് എതിർ ക്രിസ്തുവായിരുന്നു. അത് ക്രിസ്തുവിന്റെ ഉപദേശത്തിന് എതിരായിരുന്നു. ശരി, അടുത്ത കാര്യം ചെയ്തത്, ക്രിസ്തു തന്റെ സഭ ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കിയിരുന്ന കാര്യങ്ങളെല്ലാം പാപത്തിനെതിരായിരുന്നു. അതിനെതിരായിട്ട്, ഓ ഇതങ്ങനെ അർത്ഥമാക്കുന്നില്ല, ഇതത് അർത്ഥമാക്കുന്നില്ല, ഇത് മറ്റാർക്കോ വേണ്ടിയാകുന്നു, അത് 100 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാകുന്നു, അത് നമുക്ക് വേണ്ടിയുള്ളതല്ല. നോക്കൂ, ഇപ്രകാരം വിപരീതമായ എതിരായിട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ ആ കുതിരപ്പുറത്ത് പുറപ്പെട്ടു പോയവന് ഒരു കിരീടമുണ്ടായിരുന്നില്ല. എന്നാൽ അവനൊന്ന് നൽകപ്പെട്ടു. അത് വെള്ളക്കുതിരപ്പുറത്ത് പുറപ്പെട്ടു പോയവനായിരുന്നു. അവന്റെ പക്കൽ ഒരു വില്ലുണ്ടായിരുന്നു, എന്നാൽ അമ്പുകളില്ലായിരുന്നു. അപ്രകാരം അവൻ പുറപ്പെട്ടു പോയിരുന്നു. അതിനുശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു കിരീടം നൽകപ്പെടുകയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ ഒരാത്മാവിനെ കിരീടം ധരിപ്പിക്കാൻ കഴിയുകയില്ലല്ലോ. എന്നാൽ ഈ ആത്മാവ് അവന്റെ 2ാമത്തെ പ്രവൃത്തിയിൽ, അവന്റെ നിഗൂഢമായ നീണ്ട പ്രവർത്തന കാലത്ത്, അവൻ കിരീടം ധരിച്ച് കള്ളപ്രവാചകനായി എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയിൽ അവതാരമായി. നാം ഇപ്പോൾ അവനെ കാണുന്നു. ഇപ്പോൾ അവനതെടുക്കുമ്പോൾ അവൻ അപ്രകാരമായി തീരുന്നു. അതിനുശേഷം അവൻ നേരത്തെ തന്നെ ആയിരിക്കുന്ന, അതായത് ലോകത്തിന്റെ രാഷ്ട്രീയ ശക്തിയെ മുഴുവനായി സാത്താൻ നിയന്ത്രിക്കുന്നു. ഇപ്പോൾ അവനൊരു സ്ഥാനത്തിരുന്നുകൊണ്ട് മതസംബന്ധമായ അധികാരത്തെ എടുത്തുകൊണ്ട് സാർവലൌകിക സഭയുടെ അധികാരമെടുക്കാൻ പോവുകയാണ്. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ലേ? നമ്മുടെ ഈ രാജ്യം വെളിപാട് പുസ്തകത്തിന്റെ 13-ാം അധ്യായത്തിൽ കുഞ്ഞാടിനെ പോലെ ഒരു മൃഗമായി പ്രത്യക്ഷപ്പെടുന്നു. അതിന്റെ 2 കൊമ്പുണ്ടായിരുന്നു. അത് സാമൂഹികവും മതപരമായ അധികാരങ്ങളാണ്. എന്നാൽ 1ാമത്തെ മൃഗം ചെയ്തിരുന്ന അതേ കാര്യം തന്നെ അവനും ചെയ്തു. അമേരിക്കയുടെ സംഖ്യ 13, കൂടാതെ അതൊരു സ്ത്രീയുമായിരിക്കുന്നത് വിചിത്രമായിരിക്കുന്നു. അത് വെളിപാടിന്റെ 13 അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും വിചിത്രമാകുന്നു. നാം നമ്മുടെ പതാകയിൽ 13 വരകളും 13 നക്ഷത്രങ്ങളുമായി തുടങ്ങിയിരുന്നു. എല്ലാ കാര്യങ്ങളും 13 13 13 13 13 ആകുന്നു. അതുപോലെ അമേരിക്കയെ സംബന്ധിച്ച് എല്ലാം സ്ത്രീ 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 ആകുന്നു എല്ലായ്പ്പോഴും. അങ്ങനെ അവസാനം ഒരു സ്ത്രീയാൽ നിയന്ത്രിക്കപ്പെട്ട് ഈ രാജ്യം അവസാനിക്കും എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഓർക്കുക, അത് 30 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഞാനത് പറഞ്ഞിരുന്നു. ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്ന 7 കാര്യങ്ങളിൽ 5 കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവളെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള മനുഷ്യനെ ഇപ്പോൾ തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്നു. നിങ്ങൾ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് വോട്ട് ചെയ്തിരിക്കുന്നു. അതെ, ഹാ. ശരി, വളരെയധികം കാര്യങ്ങൾ പറയുവാനുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, നാളെ രാത്രിയിലേക്ക് ഇത് നീട്ടിക്കൊണ്ടുപോകാൻ ഇടയാകുകയാണെങ്കിലും ഞാൻ നിങ്ങളെ ദീർഘനേരം ഇരുത്തുകയില്ല. നോക്കൂ, ശ്രദ്ധിക്കുക, സാത്താനാണ് ഈ ലോകത്തിലുള്ള രാഷ്ട്രീയ അധികാരങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നല്ലോ. അവൻ അപ്രകാരം പറഞ്ഞു. മത്തായി 4 അധ്യായത്തിൽ 8 വാക്യത്തിൽ നിങ്ങൾക്കത് കിട്ടുന്നു. രാജ്യത്വങ്ങളെല്ലാം അവൻ അവകാശപ്പെട്ടിരിക്കുന്നു. ആ കാരണത്താലാണ് അവർ യുദ്ധം ചെയ്യുകയും പോരാടുകയും കൊല്ലുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഓർക്കുക, ഇത് വിചിത്രമായിരിക്കുന്നില്ലേ? മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ അവനൊരു വാൾ നൽകപ്പെട്ടിരിക്കുന്നു. ഹോ ദൈവമേ. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവനത് ചെയ്തപ്പോൾ അവന് പൌരോഹിത്യ സംബന്ധമായ ശക്തി അതുവരെയും ഇല്ലായിരുന്നു. എന്നാൽ അവൻ കള്ള ഉപദേശത്തിന്റെ ഒരു അശുദ്ധാത്മാവോടുകൂടെ തുടങ്ങിയിരുന്നു. ആ ഉപദേശം ഒരു മതസിദ്ധാന്തമായി തീർന്നു. ആ ഉപദേശം ഒരു കള്ളപ്രവാചകനിൽ അവതാരമെടുക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ അവന്റെ സ്ഥാനത്തേക്ക് പോയി. ഇപ്പോൾ അവൻ ഇസ്രായേലിലേക്ക് പോയില്ല, അവൻ റോമിലേക്ക് പോയി. നിക്കിയ റോമിലേക്ക് പോയി. നിക്കിയായിൽ സമിതി കൂടി അവർ ഒരു ബിഷപ്പിനെ തലവനായി തെരഞ്ഞെടുത്തു. ഇപ്രകാരം ചെയ്യുന്നതിൽ കൂടി അവർ സഭയെയും സംസ്ഥാനത്തെയും തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒന്നാക്കി. അതിനുശേഷം അവൻ തന്റെ വില്ല് ഉപേക്ഷിച്ചു കളഞ്ഞു. അവൻ തന്റെ വെള്ളക്കുതിരപ്പുറത്ത് നിന്ന് താഴെയിറങ്ങി. അവൻ തന്റെ ചുവന്ന കുതിരപ്പുറത്ത് കയറി. കാരണം അവനോട് യോജിക്കാത്ത എല്ലാവരെയും അവന് കൊല്ലുവാൻ കഴിയും. അവിടെയാണ് നിങ്ങളുടെ മുദ്ര കിടക്കുന്നത്. അതേ വ്യക്തി തന്നെ. അവൻ നിത്യതയിലേക്ക് അതുമായിട്ട് അങ്ങ് ദൂരെയായി സബാരി ചെയ്യുന്നത് ശ്രദ്ധിക്കുക. തന്റെ രണ്ട് ശക്തികളെയും അവൻ കൂട്ടിച്ചേർത്ത് ഐക്യത്തിലാക്കുന്നു. അതേ കാര്യം തന്നെ അവർ ഇപ്പോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അതേ കാര്യം തന്നെയാക്കുന്നു. ഒരു വിചിത്രമായ കാര്യമായിട്ട് ഒരുപക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയില്ല. എന്നാൽ ഇന്ന് ലൂയിവിലയിലുള്ള ഒരു ബാപ്റ്റിസ്റ്റുകാരുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ റേഡിയോയിൽ കൂടെ അത് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു പ്രാസികന് എഴുന്നേൽക്കുകയുണ്ടായി. എത്രപേർ അത് കേട്ടിരുന്നു? ശരി, കൊള്ളാം, ഇവിടെയാണ് നിങ്ങളായിരിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ളത് അവർ ഇപ്പോൾ സഭയിൽ ചോദിച്ചിരിക്കുകയും, അതായത് യഥാർത്ഥത്തിൽ അവർക്കും ഓ കത്തോലിക്ക സഭയിൽ ചേരേണ്ട ആവശ്യമില്ലെന്നും, എന്നാൽ അവരുമായി ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. മനസ്സിലായോ? ഇത് ലൂയിവിലയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ ദൈവ മുദ്രകളെ പൊട്ടിച്ച് തന്റെ ജനങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കുകയും അത് ചെയ്യരുതെന്ന് അറിയിക്കുകയും ചെയ്തു. അവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണുന്നില്ലേ? ഓർക്കുക, കാക്കയും പ്രാപും പെട്ടകത്തിനുള്ളിലെ ഒരേ തൂണിലാണ് ചേക്കേറിയിരുന്നത്. തീർച്ചയായും അത് ഓർത്തുകൊള്ളുക. ഇപ്പോൾ അവൻ തന്റെ ശക്തിയെ ഐക്യത്തിലാക്കിയിട്ട് അവൻ പൌരോഹിത്യപരമായി സഭയെയും സംസ്ഥാനത്തെയും ഒരുമിച്ചാക്കി തീർക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവൻ തന്റെ സ്വന്തം മതത്തിന് രൂപം നൽകുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ ആവശ്യമായതെന്തും അവൻ ചെയ്യുന്നു. അതിനുശേഷം അവനോട് ചേരാത്ത ആരെയും കൊന്നുകളയുന്നതിനുള്ള അധികാരം അവൻ പ്രാപിക്കുന്നു. അവൻ യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ചെയ്തത്. കൃത്യമായും അത് തന്നെയാണ് അവൻ ചെയ്തത്. അവന്റെ മതതത്വ സംഹിതയിൽ അവനോട് യോജിക്കാതെ ജീവനുള്ള ദൈവത്തിന്റെ യഥാർത്ഥ വചനത്തെ പാലിച്ചിരുന്ന യഥാർത്ഥ വിശുദ്ധന്മാരോട് അവനത് ചെയ്തു. അവൻ അവരെ എല്ലാം കൊന്നുകളഞ്ഞു. ഇപ്പോൾ സഹോദരൻ ലീവയിലും, കൂടാതെ ഇവിടെയുള്ള നിക്കിയ സഭാകാലത്തിന്റെയും ആദ്യകാല സഭയുടെ ഉപദേശകരായി ഇവിടെയുള്ള നിങ്ങൾ, അത് വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് സ്മക്കേഴ്സിന്റെ മഹത്തായ നവീകരണം എന്നതിലാകുന്നു. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതായത് ഹിപ്പോയിലെ വിശുദ്ധ അഗസ്തീൻ റോമസഭയുടെ കീഴിൽ ഒരു പുരോഹിതനായപ്പോൾ ഒരുവട്ടം പരിശുദ്ധാത്മാവന്റെ മേൽ വരുന്നതിനായി ശ്രമിക്കുകയും അവനൊരു അവസരം ലഭിക്കുകയും അവനത് നിരസിച്ചു കളയുകയും ചെയ്തു. അവനൊരു ഉപദേഷ്ടാവ് എന്ന നിലയിലുള്ള വ്യക്തിയായിരുന്നു. എത്ര പേർക്കറിയാം? അങ്ങനെ അവൻ പരിശുദ്ധാത്മാവിനെ നിരസിച്ചു കളഞ്ഞു. അത് ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ശരിയായ ഒരു മാതൃകയായിട്ട് അത് പരിശുദ്ധാത്മാവിനെ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു. അവൻ ഹിപ്പോയിലേക്ക് തിരികെ പോകുകയും ഈ പ്രസ്താവന എഴുതി ഒപ്പിടുകയും അവൻ തന്നെ അത് എഴുതി ഒപ്പിട്ടിട്ട് ആ ശാസനയിൽ ഇപ്രകാരം എഴുതിയിരുന്നു, അതായത് റോമൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കാത്ത എല്ലാ വ്യക്തികളെയും കൊന്നുകളയുന്നത് ശരിയായ ഒരു കാര്യമാണെന്നും അത് ദൈവത്തിന് പ്രസാദകരമായ കാര്യമാകുന്നുവെന്നും ദൈവത്തിൽ നിന്ന് വെളിപാടുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ രക്തസാക്ഷികളുടെ ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഇപ്പോയിലെ വിശുദ്ധ അഗസ്തിന്റെ സമയം തൊട്ട് 1586 വരെ റോമാക്കാരുടെ രക്തസാക്ഷികളുടെ ചരിത്രത്തിൽ റോമൻ കത്തോലിക്ക സഭ 68 ദശലക്ഷം പ്രൊട്ടസ്റ്റന്റുകാരെ കൊല ചെയ്തിട്ടുണ്ട്. അവന്റെ വാൾ ചുമന്നിരിക്കുന്നില്ലേ? അവനൊരു ചുവന്ന കുതിരപ്പുറത്ത് കയറി പുറപ്പെട്ടു പോകുന്നില്ലേ? എന്തായിരുന്നു അത്? അതേ ശക്തി തന്നെ, അതേ സവാരിക്കാരൻ തന്നെ. അവിടെയാണ് നിങ്ങളുടെ മുദ്ര. രക്തസാക്ഷികളുടെ ചരിത്രത്തിലുള്ള 68 ദശലക്ഷം എന്നതിനെ അവർ അംഗീകരിക്കുന്നു. ഇതിനു പുറമെ ഇതുകൂടാതെ വളരെയധികം പേരെ മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. ഹോ ദേതോ നനമേ, ഇരുണ്ട കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ സിംഹങ്ങൾക്കിരയാക്കുകയും മറ്റു വിധത്തിൽ കൊന്നുകളെയും ചെയ്തിരിക്കുന്നു. കാരണം അവർ കത്തോലിക്കരുടെ മതസിദ്ധാന്തങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചിരുന്നില്ല. നിങ്ങൾക്കതറിയാമല്ലോ. ഇനിയും എത്ര സമയം കൂടി ബാക്കിയുണ്ട്? ശരി, ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിക്കട്ടെ. എന്നോടൊപ്പം ഇപ്പോൾ തിരിക്കുക, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഒരു നിമിഷത്തേക്ക് നമുക്കിതൊന്ന് ചിത്രീകരിക്കാം. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വരാനിടയായ ഒരു കാര്യമായിട്ട് നമുക്കതിപ്പോൾ വായിക്കാം. നാം വെളിപാടിലേക്ക് തിരിച്ചിട്ട് വെളിപാട് പുസ്തകം 17-ാം അധ്യായം എടുക്കാം. നമുക്കിപ്പോഴും 15 മിനിറ്റ് കൂടി ശേഷിച്ചിട്ടുണ്ട്. ശരി, നാം ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. വേദപുസ്തകം കയ്യിലുള്ളവർ ഈ ഭാഗത്തേക്ക് തിരിക്കുക. നിങ്ങൾ ആ ഭാഗത്തെ എടുക്കുന്നതിന് വേണ്ടി സ്വല്പസമയം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ലീ, നിങ്ങൾക്കത് കിട്ടിയോ? സ്മക്കേഴ്സിന്റെ ഗ്ലോറിയസ് റീഫോം, മഹത്തായ നവീകരണം, അതിൽ നിന്നുമാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. അത് റോമിൽ വത്തിക്കാനിലെ രക്തസാക്ഷികളുടെ ചരിത്രത്തിലേക്ക് നേരെ കൊണ്ടുചെല്ലുന്നു. ഇപ്പോൾ അത് വിശുദ്ധ പാട്രിക്കിന്റെ ജനങ്ങളോടുള്ള ഉപദ്രവമായിരുന്നു. എന്നിട്ട് അവർ വിശുദ്ധ പാട്രിക്കിനെ അവരുടെ വിശുദ്ധനാണെന്ന് വിളിക്കുന്നു. അതെ, വിശുദ്ധ പാട്രിക് എന്നെ പോലെ അത്രയും തന്നെ കത്തോലിക്കനായിരുന്നു. ഞാൻ എത്രമാത്രം കത്തോലിക്കനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നോക്കൂ, അവൻ സഭയുടെ ഉപദേശത്തെ വെറുത്തിരുന്നു. അവൻ മാർപ്പാപ്പയുടെ അടുക്കലേക്ക് പോകുന്നതിന് വിസമ്മതിച്ചു കളഞ്ഞു. അതേ ശ്രീമാൻ, വിശുദ്ധ പാട്രിക് അദ്ദേഹത്തിന് തന്റെ സ്കൂളുകളിലുള്ള നോർത്തേൺ അയർലൻഡിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിന്റെ പേര് പാട്രിക് എന്നല്ലായിരുന്നു. എത്ര പേർക്കതറിയാം? അദ്ദേഹത്തിന്റെ പേര് സസ്കാട്ട് എന്നായിരുന്നു. അത് ശരിയാണ്, തന്റെ ഇളയ സഹോദരി അവന് നഷ്ടപ്പെട്ടു പോയി. അതെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ശരി, ഇപ്പോൾ ശ്രദ്ധിക്കുക. വെളിപാട് 17-ാം അധ്യായം. എല്ലാവരും അവരുടെ ഹൃദയങ്ങളെ തുറക്കുന്നതിന് ശ്രമിക്കുക. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കട്ടെ. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്നു. ഇപ്പോൾ ഇവിടെ 7 കലശങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം കാണുക. ഇപ്പോൾ 7 കൾ എന്ന ഈ കാര്യത്തിൽ കൂടി നാം കടന്നു വരുമ്പോൾ അതെല്ലാം ഒരേ സമയത്ത് തന്നെ സഭാകാലഘട്ടങ്ങളിൽ കൂടെയും അതിനെ തുടർന്ന് ബാധകളെയും പിന്തുടർന്നു കൊണ്ടുപോയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ആ ഒരു പുസ്തകത്തിൽ തന്നെ മുദ്രയിട്ടിരിക്കുന്നതിനാൽ ഇതെല്ലാം ഒരേപോലെയാണ്. എല്ലാ കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് പോകുകയും നേരെ മറ്റൊന്ന് കടന്നു വരികയും പിന്നെ മറ്റൊന്നും മറ്റൊന്നുമായി കടന്നു വരുന്നു. രണ്ടാത്മാക്കളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെയും പിശാചിന്റെയും ആകുന്നു. 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവിടെ പെരുവള്ളം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മഹാവേശ്യ അതെന്താകുന്നു? അതൊരു സ്ത്രീയാകുന്നു. അതൊരു പുരുഷനായിരിക്കുവാൻ സാധ്യമല്ല. വേദപുസ്തകത്തിൽ സ്ത്രീ എന്തായിട്ടാണ് പ്രതിരൂപപ്പെടുത്തിയിരിക്കുന്നത്? സഭയായിട്ടാകുന്നു. എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന്റെ മണവാട്ടിയും അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് സ്ത്രീ സഭയാകുന്നു. ഇപ്പോൾ പെരുവെള്ളം എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക. അതിന്റെ 15-ാം വാക്യം ഇവിടെയുള്ളത് വായിക്കാം. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രയും. പെരുവെള്ളത്തിന്മേലിരുന്ന ഈ സഭ ലോകത്തെ മുഴുവൻ ഭരിക്കുകയായിരുന്നു. ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് ആത്മീയ ദുർമടപ്പും അവളുടെ ഉപദേശമെടുക്കുകയും നിക്കോലാവിരുടെ ഉപദേശം എന്നീ കാര്യങ്ങളാകുന്നു. തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായിരുന്നു. മനുഷ്യ, കുടിച്ച മത്തരായ ഒരു കൂട്ടത്തെക്കുറിച്ചാണ് നീ സംസാരിക്കുന്നത്. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾക്കറിയാമോ ഇതെന്താകുന്നുവെന്നോ? ഇത് അവരുടെ സഭയെ കുറിക്കുന്നതാണെന്ന് കത്തോലിക്കരുടെ തന്നെ സ്വന്തം പുസ്തകങ്ങൾ സമ്മതിക്കുന്നു. എത്ര പേർക്ക് അതറിയാം? അവരുടെ തന്നെ സ്വന്തം പുസ്തകത്തിലായിരിക്കുന്നു എന്റെ പക്കൽ അവരുടെ ഒരു പുരോഹിതൻ തന്നെ എഴുതിയ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന വസ്തുതകൾ എന്ന പുസ്തകമുണ്ട്. ശരി ശരി, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഏഴ് തലയും പത്ത് കുമ്പുമുള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ ഏഴ് തലയും എന്നുള്ള ഈ അടയാളത്തെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെയാണത് പറഞ്ഞിരിക്കുന്നത്, അതായത് നീ കാണുന്ന തല ഏഴും സ്ത്രീ ഇരിക്കുന്ന ഏഴ് മലകളാകുന്നു. റോം ഏഴ് മലകളുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ കാര്യത്തിൽ യാതൊരു തെറ്റുമില്ല. നോക്കുക, ഏഴ് മലകളും പത്ത് കൊമ്പുകളുമാകുന്നു. നിങ്ങൾക്കറിയാമോ, അത് പത്ത് രാജ്യത്വങ്ങളെയാണ് കാണിക്കുന്നത്. ആ സ്ത്രീ ധ്രൂമവർണവും കടിച്ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയുടെ അശുദ്ധിയും നിറഞ്ഞ സ്വർണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. ആ എതിർ ക്രിസ്തുവിന്റെ ഉപദേശവും ദുർനടപ്പും ദൈവത്തിന് വിരോധമായി പരസംഗം ചെയ്യുന്നതാകുന്നു. ഇപ്പോൾ അവളൊരു മടവാട്ടിയായിരിക്കേണ്ടവളാകുന്നു. എന്നാൽ വേശ്യാവൃത്തി ചെയ്യുന്നു. അത് ഹവ ചെയ്തതുപോലെയും സഭ അവിടെ ചെയ്യുന്നതുപോലെയുമാകുന്നു. മർമ്മം മഹതിയ ബാബിലോൺ എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ബാബിലോൺ റോം ആകുന്നുവെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. ആറാമത്തെ വാക്യം ശ്രദ്ധിക്കുക. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. കുരിശികളും അങ്ങനെ എല്ലാ കാര്യങ്ങളും അണിഞ്ഞുകൊണ്ട് അവൾ അത്രയും സുന്ദരിയായ ഒരു കാര്യമാകുന്നു. അവൾക്ക് എങ്ങനെ വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച മത്തയായിരിക്കാൻ ഈ ലോകത്തിൽ കഴിയും? അതവനെ കുഴപ്പത്തിലാക്കി. ഇപ്പോൾ അതിനെക്കുറിച്ച് അവൻ അവനോട് പറയാൻ പോവുകയാണ്. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതൊരു മുദ്രയ്ക്കടിയിലുള്ള ഒരു കാര്യമല്ല, ഇത് മറ്റൊരു കാര്യമാകുന്നു. അവൻ പറഞ്ഞു, ഏഴ് തലയും പത്ത് കൊമ്പുകളുമാകുന്നു. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി ആഘാതത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. അത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത മാർപ്പാപ്പയാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ടതിശയിക്കും. ജീവന്റെ പുസ്തകത്തിൽ എങ്ങനെയാണ്, എപ്പോഴാണ് നിങ്ങളുടെ പേരെഴുതപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ സംബന്ധിച്ച ഉണർവിയോഗത്തിൽ നിന്ന് വെച്ചായിരുന്നു? അല്ല ശ്രീമാൻ, ലോകസ്ഥാപനം മുതലാകുന്നു. ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി വരുവാനുള്ളതുമായ മൃഗം, ആ മൃഗത്തെ നോക്കുക. ഒന്ന് ചാകും, മറ്റൊന്ന് അതിന്റെ സ്ഥാനത്തെടുക്കും. അവൻ ഉണ്ടായിരുന്നതും അവൻ ഇല്ലാത്തതുമാകുന്നു. അവൻ ഉണ്ടായിരുന്നതും അവൻ ഇല്ലാത്തതുമാകുന്നു. ആ രീതിയിൽ അത് നേരെ നാശത്തിലേക്ക് പോകുന്നു. മനസ്സിലായോ? ശരി, ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ആത്മാവിന് ഒമ്പത് വരങ്ങളുണ്ട്. അതിലൊന്ന് ജ്ഞാനമാണെന്ന് എത്ര പേർക്കറിയാം? ശരി, തല ഏഴും സ്ത്രീ ഇരിക്കുന്ന മലയാകുന്നു. ഹോ, ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവർ പരിപൂർണമായും കുരുടരും ബദിരരും ഊമരുമായിരിക്കണം. നോക്കൂ, ശരി, അവ ഏഴ് രാജാക്കന്മാരുമാകുന്നു. അഞ്ചുപേർ വീണുപോയി, ഒരുത്തനുണ്ട് നീറോ ആകുന്നു. മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്നിരിക്കേണ്ടതാകുന്നു. അവൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവൻ റോമാനഗരം ചുട്ടരിച്ചു കളഞ്ഞിട്ട് അതിന്റെ കുറ്റം ക്രിസ്ത്യാനികളുടെ മേൽ ചുമത്തുകയുണ്ടായി. അവൻ തന്റെ മാതാവിനെ ഒരു മരത്തടിമേലിരുത്തി ഒരു കുതിരയുടെ പുറകിൽ കെട്ടി തെരുവീതികളിൽ കൂടെ വലിപ്പിച്ചു. റോമാനഗരം കത്തിയെരിയുമ്പോൾ അവൻ വീണ വായിച്ച് രസിക്കുകയായിരുന്നു. ശരി, ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തവനും വിഗ്രഹാരാധനയുടെ റോം, മാർപ്പാപ്പയുടെ റോം ആയിക്കൊണ്ടുവരപ്പെട്ടു. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ അവതാരമായി കിരീടമണിയപ്പെട്ടപ്പോൾ സഭയിലും സംസ്ഥാനത്തിലും രണ്ടിലും ഒരുമിച്ച് റോമിന്റെ രാജാവായി അവൻ കിരീടമണിയിക്കപ്പെട്ടു. ഓ സഹോദര, നോക്കൂ, ഇത് ഇതിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഏഴുവരിൽ ഉൾപ്പെട്ടവനും തന്നെ അവൻ നാശത്തിലേക്ക് പോകുന്നു. എത്ര നാൾ അവൻ നിലനിൽക്കും? അവർ അവരുടെ വ്യവസ്ഥയെ ഒരിക്കലും മാറ്റുന്നില്ല. നീ കണ്ട പത്ത് കൊമ്പ് പത്ത് രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ചൊരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. അത് സ്വേച്ഛാധികാരികളാകുന്നു തീർച്ചയായും. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അത് കമ്മ്യൂണിസത്തെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താതി കർത്താവും രാജാതി രാജാവും, കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നീ കണ്ട പത്ത് കൊമ്പും മൃഗവും വേശിയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും. ഈ ഉടമ്പടിയെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞിരുന്നു, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയില്ലേ, വലിയ കപ്പലുടമകളും മറ്റ് വ്യാപാരികളും ആ നഗരത്തെ നോക്കി, അയ്യോ അയ്യോ മഹാനഗരമേ, ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ എന്ന് വിലപിക്കുന്നതായി വേദപുസ്തകത്തിൽ പറയുന്നുവല്ലോ. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. അങ്ങനെ ഒന്ന് എന്നോട് പറയുക, റഷ്യ എല്ലാവരെയും അടക്കി ഭരിക്കുന്നില്ല, നാം എല്ലാവരുടെയും മേൽ ഭരണം നടത്തുന്നില്ല. നെബുക്കദ്നേസർ രാജാവിന്റെ ആധിപത്യം ഭൂമിയിൽ എല്ലാ രാജ്യങ്ങളുടെ മേലും ഒരു ഇരുമ്പു കോൽ അവരെല്ലാവരുടെയും കാലിലെ തള്ളവിരലിലായിരുന്നതുപോലെ ഒരു രാജാവ് മാത്രമായിരിക്കും രാജ്യത്വം നടത്തുന്നത്. അത് റോം ആകുന്നു. റോം ഒരു രാഷ്ട്രമെന്ന നിലയിൽ അത് ചെയ്യുകയില്ല, അതൊരു സഭയെന്ന നിലയിൽ അത് ചെയ്യും. ആകാശത്തിന് കീഴുള്ള എല്ലാ രാജ്യങ്ങളും റോമിന് കീഴായിരിക്കും. ആർക്കവനോട് യുദ്ധം ചെയ്യാൻ കഴിയും എന്നവൻ ചോദിച്ചതിൽ യാതൊരു അത്ഭുതവുമില്ല. സമാധാനം എന്നവനെ പറയാൻ കഴിയും, അതതിനെ ഉറപ്പിച്ചിരിക്കുന്നു. കത്തോലിക്കരെല്ലാം കൂടി പറയുകയാണ്, നിങ്ങൾ യുദ്ധം ചെയ്യരുത്, പിന്നെ അവർ യുദ്ധം ചെയ്യുകയില്ല. അത്രമാത്രം അവന് ചെയ്യാൻ കഴിയുന്നത് പോലെ ആർക്ക് ചെയ്യാൻ കഴിയും? ആർക്കും കഴിയില്ല, അത് ശരിയാണ്. അവന് ചെയ്യാൻ കഴിയുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് അവർ ആശ്ചര്യപ്പെടും. അവന് യുദ്ധം നിർത്താൻ കഴിയും. നിർത്തുക എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, അത്രമാത്രം. എന്നാൽ അവനത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. ശ്രദ്ധിക്കുക, അന്യോന്യം കൊല്ലുന്നതിനുള്ള അധികാരമാണ് അത് തീർച്ചയായും കാണിക്കുന്നത്. അന്യോന്യം കൊല്ലുക, ആദ്യം അവന്റെ വില്ലിൽ അമ്പുണ്ടായിരുന്നില്ല, എന്നാൽ അവന് കിട്ടിയ വലിയ വാളത് ചെയ്തു. പിന്നീട് അവൻ തന്റെ കൊല നടത്തിയിട്ട് വെള്ളക്കുതിരയിൽ നിന്നും ചുവന്ന കുതിരയിലേക്ക് മാറി. അതേ വ്യക്തി തന്നെ, അതേ പിശാചി തന്നെ ശരിക്കും തന്റെ വാളുമായിട്ടാകുന്നു. യേശു എന്താണ് പറഞ്ഞത്? യേശു പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും, തിരികെ യുദ്ധം ചെയ്യരുത്. യേശു പിടിക്കപ്പെട്ട അന്ന് രാത്രിയിൽ പത്രോസ് തന്റെ വാളെടുത്തപ്പോൾ യേശു അത് പറഞ്ഞിരുന്നു, നോക്കൂ അവൻ ചെയ്തതുപോലെ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുക. ഇപ്പോൾ ഓർക്കുക, അവന്റെ പക്കൽ ഒരു വാളുണ്ട്, തന്റെ കയ്യിലൊരു വാളുമായി അവൻ പുറപ്പെട്ടു പോകുകയും തന്റെ ചുവന്ന കുതിരയുടെ പുറത്ത് കയറി അവനോട് യോജിക്കാത്ത എല്ലാവരെയും കൊന്നിട്ട് ആ രക്തത്തിൽ കൂടെ മുന്നോട്ട് നീങ്ങുന്നു. ഇപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ മുദ്ര എന്താണെന്ന് എത്ര പേർ മനസ്സിലാക്കുന്നു? ശരി, യേശു എന്താണ് പറഞ്ഞത്? വാളെടുക്കുന്നവൻ വാളാൽ തന്നെ നശിക്കും. അത് ശരിയല്ലേ? ശരി. ശരി, ഈ കാലഘട്ടങ്ങളിൽ കൂടി രക്തസാക്ഷികളായി തീർന്ന വിശുദ്ധന്മാരുടെ രക്തം ചിന്തിയ ഈ കുതിര സവാരിക്കാരനായ സാത്താനെയും അവന്റെ എല്ലാ പ്രജകളെയും യേശു വരുമ്പോൾ അവൻ തന്റെ വാളിനാൽ കൊല്ലും. വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. അവർ എതിർക്രിസ്തുവിന്റെയും മതസിദ്ധാന്തത്തിന്റെയും വാളെടുത്തിട്ട് കോടിക്കണക്കിന് യഥാർത്ഥവും സത്യവുമായ ആരാധനക്കാരെ കാലഘട്ടങ്ങളിൽ കൂടി കൊന്നൊടുക്കി കളഞ്ഞിരിക്കുന്നു. ക്രിസ്തു തന്റെ വാളുമായി വരുമ്പോൾ, കാരണം അത് അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അവന്റെ വചനമാകുന്നു, അവന്റെ മുമ്പിലുള്ള എല്ലാ ശത്രുക്കളെയും അവൻ കൊന്നുകളയും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ശത്രുവിനെ നശിപ്പിച്ചു കളയും. നമുക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് കടക്കാം. ഞാനിത് വെറുതെ പറയുകയാണോ അതോ വചനം പറയുകയാണോ എന്ന് നമുക്ക് നോക്കാം. വെളിപാട് 19:11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആമേൻ. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. ഓ സഹോദര, നോക്കൂ, അവൻ വിശുദ്ധന്മാരാൽ കിരീടം അണിയിക്കപ്പെട്ടിരിക്കുന്നു. എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. ഓർക്കുക, അത് നമുക്ക് കഴിയില്ല, നമുക്കതറിയില്ല, അതെന്താകുന്നുവെന്ന് നമുക്കറിയില്ല. അവൻ ഉടുപ്പ് ധരിച്ചിരുന്നു, അത് നമുക്ക് നോക്കാം. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. പറയുന്നു എന്നല്ല, അതാകുന്നു എന്നാകുന്നു. കാരണം എന്താണെന്നാൽ അവനും വചനവും ഒന്ന് തന്നെയാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവന്റെ പേരുകൾ എന്നല്ല, അതെ, അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. അതിന് ഒരു നാമം മാത്രമേ അറിയാവുള്ളൂ, മറ്റു യാതൊരു നാമവുമില്ല. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാകുന്നു. വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ഇപ്പോൾ ശ്രദ്ധിക്കുക, യേശു എന്താണ് പറഞ്ഞിരുന്നത്? വാളെടുക്കുന്നവൻ, ശരി, ചുവന്ന കുതിരപ്പുറത്ത് കയറി അവൻ ഇവിടെ യാത്രയിലാണ്. വാളെടുക്കുന്നവൻ, അവൻ ഒരുപക്ഷെ ആ സമയം മുതൽ ഈ കാലഘട്ടങ്ങളിൽ കൂടി 68 ദശലക്ഷം ജനങ്ങളെ കൊന്നിരുന്നു. ഒരുപക്ഷെ അതിനും കൂടുതലുമാകാം. എന്നാൽ യേശു പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. ശ്രദ്ധിക്കുക, അവന്റെ വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. എബ്രായർ നാലിൽ പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തരയുള്ള ഏതുവാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സത്യമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. എന്നിട്ട് ഈ വചനം എന്താണ് ചെയ്യുന്നത്? അത് ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്നു. ശരിയാണ്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു, അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധമായ മദ്യത്തിന്റെ ചക്കവൻ വധിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിനെതിരായിട്ടുള്ള കപടനാട്യക്കാരായ ക്രിസ്ത്യാനികൾ ഇതുമായി യോജിക്കാത്തതിന്റെ കാരണത്താൽ സാത്താൻ അവന്റെ കീഴിലുണ്ടായിരുന്ന രാഷ്ട്രീയ അധികാരങ്ങളെയും ആത്മീയ അധികാരങ്ങളെയും ഒരുമിച്ചാക്കി കൂട്ടിയോജിപ്പിച്ച് ലോകം മുഴുവൻ വ്യാപരിക്കുന്ന ഒരു സഭ അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. അവൻ വെള്ളക്കുതിരപ്പുറത്തു നിന്നും ചുവപ്പ് കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി യാത്ര തുടങ്ങിയപ്പോൾ അവൻ കോടിക്കണക്കിന് ജനങ്ങളെ ഇതിലാക്കുകയും തന്റെ വാളെടുത്ത് യാത്ര പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ദൈവം പറഞ്ഞു, അവൻ വൈകൃതമാക്കിയ അതേ കാര്യത്താൽ അല്ലെങ്കിൽ അവൻ ശ്രമിച്ച അതേ കാര്യത്താൽ അതൊരു കള്ള ഉപദേശമായിരുന്നു. ആ കാര്യമായ വചനം തന്നെ അതിന്റെ ശക്തിയിൽ എഴുന്നേറ്റ് യേശു ക്രിസ്തുവിന്റെ അതിരങ്ങളിൽ കൂടി കടന്നുവന്ന് സാത്താനെയും അവന്റെ മുമ്പിലുള്ള എല്ലാത്തിനെയും നശിപ്പിച്ചു കളയും. ആമേൻ. അവിടെയാണ് രണ്ടാം മുദ്ര കിടക്കുന്നത്. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ഓ എന്റെ, അത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തതാകുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. മറ്റുള്ള എല്ലാ വെളിപാടുകളും ദർശനങ്ങളും എല്ലാ കാര്യങ്ങളും ശരിക്കും കൃത്യമായി ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടെത്തിയിരിക്കുന്നു. എത്ര പേർക്കതറിയാം? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. നൂറോളം കണക്കിന് എല്ലാവരും ഇവിടെയുള്ളവർ കൈകൾ ഉയർത്തിയിരിക്കുന്നു. അത് ശരിയാണ്, ഇത് അപ്രകാരം തന്നെയായിരിക്കും. ഓർക്കുക, അപ്രകാരമായിരിക്കും. ഓ സ്നേഹിത, ഇമ്മാനുവേൽ തൻ ചങ്കിൽ നിന്നൊഴുകുന്ന രക്തനദിയിലേക്ക് കടന്നു വരിക. പാപികൾ അതിൽ മുങ്ങി അവരുടെ പാപക്കറകളെല്ലാം തീർത്തിടുന്നു. നിങ്ങൾ അവരിൽ ഇതുവരെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കടന്നുവന്ന് വിശ്വസിക്കുക. മറ്റൊരവസരം അതിനായി എടുക്കരുത്, എടുക്കരുത്. സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായി എടുക്കരുത്. നാം ഇവിടെ ആയിരിക്കുന്നു, എന്തോ സംഭവിക്കാൻ തയ്യാറായിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എപ്പോഴാണെന്ന് എനിക്കറിയില്ല, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ അത് സംഭവിക്കേണ്ടതാകുന്നു, കാരണം അവനിപ്പോൾ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യം അത് വെളിപ്പെടുത്തി തരാതെ അവൻ യാതൊന്നും ചെയ്യുന്നില്ല. ആമോസ് 3, അവൻ ആദ്യം അത് വെളിപ്പെടുത്തുന്നു. അന്ത്യകാലത്ത് ഈ കാര്യങ്ങളെല്ലാം വരുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഏഴാമത്തെ സഭാകാലത്ത് അതിന്റെ അവസാനത്തിൽ അതിന്റെ ദൂതൻ വന്നു കഴിയുമ്പോൾ അതവിടെ ആയിരിക്കും. ഇത് വെളിപ്പെട്ടിരിക്കും. ഈ പൊട്ടിച്ച മുദ്രകൾ തുറക്കപ്പെട്ടിരിക്കും. അങ്ങനെ അവയെല്ലാം ഇതാ ഇവിടെ ആയിരിക്കുന്നു. ഇപ്പോൾ ഇത് കർത്താവിന്റെ നാമത്തിലാകുന്നു. സ്നേഹിത, ഇത് വിശ്വസിക്കുക. അതേ ശ്രീമാൻ, ബാബിലോണിനെ വിട്ട് പുറത്തു വരുവീൻ. ഞാൻ ചില കാര്യങ്ങൾ സമാപിപ്പിക്കുന്നതിന് മുമ്പായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ 9:30 ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശരിയായ സമയത്തിലായിരിക്കുന്നു. ബില്ലിയും ഞാനും ഞങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള കഴിഞ്ഞ യാത്രയിൽ ഞങ്ങൾ വിമാനത്തിൽ അവിടെ ചെന്നിറങ്ങി. അവർ എനിക്ക് തന്നതായ ഒരു ഇംഗ്ലീഷ് പത്രം ഞാൻ നോക്കിയായിരുന്നു. അതിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു, ഭൂകമ്പം കഴിഞ്ഞിരിക്കണം, പക്ഷികളെല്ലാം തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് അതിന്റെ വിവരണങ്ങൾ നൽകിയിരുന്നു. അവിടെ വിചിത്രമായ ചില കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. നമുക്കുള്ളതുപോലെ കമ്പിവല കൊണ്ടുള്ള വേലികൾ ഇന്ത്യയിൽ അവർക്കില്ല. അവർ കല്ലുകൾ കൊണ്ട് വേലികൾ കെട്ടിപ്പണിതുണ്ടാക്കുന്നു. കല്ലുകൾ കൊണ്ട് തന്നെ അവർ അവരുടെ വീടുകൾ പണിയുന്നു, അതിനു മേലെയായും പണിയുന്നു. അവിടെ ചുറ്റുമായി ചൂടാണ്. ഓ, പർവ്വതങ്ങളുടെ മുകൾ ഒഴിച്ച് എല്ലായിടത്തും തന്നെ ഇന്ത്യയിൽ ചൂടാണ്. കൽക്കട്ടയിലും മറ്റും ജനങ്ങൾ തെരുവുകളിലായി കിടക്കുകയും പലരും പട്ടിണി കൊണ്ട് മരിക്കുകയും മറ്റും ചെയ്യുന്നു. അങ്ങനെ അവരവരുടെ വീടുകൾ ഗോപുരം പോലെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിർമ്മിക്കുന്നു. വീടിന്റെ വശത്തായി ചുറ്റും അവർ വേലി കെട്ടുന്നു. അവരുടെ വീടുകൾക്ക് ഗോപുരമുണ്ടാക്കിയിട്ട് അവർ അവിടെ കിണർ കുഴിച്ചുണ്ടാക്കുന്നു. അവർ അത് കന്നുകാലികൾക്കും മറ്റും വേണ്ടി കുഴിച്ചിട്ട് അതിന് ചുറ്റുമായി വേലി കെട്ടുന്നു. പെട്ടെന്ന് എന്തോ അവിടെ സംഭവിക്കാൻ തുടങ്ങി. ചെറിയ പക്ഷികൾ നിങ്ങൾക്കറിയാമോ, അവ ഈ കല്ലുകൾക്കിടയിൽ അവയുടെ കൂടുകൾ ഉണ്ടാക്കിയിട്ട് അവയുടെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു. അങ്ങനെ അവിടെ എന്തോ സംഭവിക്കാൻ തുടങ്ങി. ദിവസവും പകൽ സമയം ചൂട് കൂടുമ്പോൾ കന്നുകാലികളെല്ലാം ഈ ഭിത്തിക്ക് ചുറ്റുമായി വന്നു നിന്ന് അതിന്റെ തണലിനടിയിൽ അവയെ തണുപ്പിക്കും. ചെറിയ പക്ഷികളെല്ലാം ഈ സ്ഥാനങ്ങളിൽ വസിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് ഏതോ അറിയപ്പെടാത്ത ഒരു കാരണത്താൽ ഈ ചെറിയ പക്ഷികളെല്ലാം, ഇപ്പോൾ ഈ ചെറിയ പക്ഷികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, എന്തോ അറിയപ്പെടാത്ത കാരണത്താൽ അവയെല്ലാം പറന്നുപോയി. അവ പറന്ന് പുറത്തുപോയിട്ട് അവയുടെ കൂടുകളിലേക്ക് തിരികെ വന്നില്ല. അവ പറമ്പുകളിലേക്ക് പറന്നുപോകുകയും വൃക്ഷങ്ങളിൽ ചെന്നിരിക്കുകയും അവയ്ക്ക് കഴിയാവുന്ന മറ്റ് സ്ഥാനങ്ങളിലും നിലത്തും ചെന്നിരിപ്പുറപ്പിച്ചു. കന്നുകാലികൾ മതിലുകൾക്ക് ചുറ്റുമായി വന്നിരുന്നില്ല, ആടുകൾ അതിന് ചുറ്റുമായി വന്നില്ല. അവയെല്ലാം വയലുകളിൽ തന്നെ നിന്നിരുന്നു. അവ ഒന്നിനോടൊന്ന് സ്നേഹപൂർവ്വം ഉരുമിക്കൊണ്ട് നിന്നിരുന്നു. അതൊരു നല്ല രീതിയാകുന്നു അങ്ങനെ ചെയ്യുന്നത്. എന്തോ സംഭവിക്കാൻ പോകുകയാണെന്ന് അവ അറിഞ്ഞിരുന്നു. അതിനുശേഷം പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായിട്ട് അത് മതിലുകളും വേലികളും എല്ലാം നിലം പരിച്ചാക്കി. അതിനുശേഷം പക്ഷികൾ തിരിച്ചു വരാൻ തുടങ്ങി. മൂന്ന് നാല് ദിവസമായി അവ വന്നിരുന്നില്ല. അതിനുശേഷം അവ തിരികെ വരാൻ തുടങ്ങി. ജനങ്ങൾ പറഞ്ഞു, ഭൂകമ്പം ഇപ്പോൾ തീർന്നിരിക്കണം, പക്ഷികൾ തിരികെ വരാൻ തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നോഹയുടെ കാലത്ത് പക്ഷികളെയും ആടുമാടുകളെയും പെട്ടകത്തിലേക്ക് പോരുവാൻ കഴിയുമാറാക്കിയ അതേ ദൈവം തന്നെയാണ് ഇപ്പോഴുള്ളതെന്നും അവൻ തന്നെ ആ പക്ഷികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പറന്നുപോകാൻ കഴിയുമാറാക്കിയതെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് ശരിയല്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചില കാര്യം പറയട്ടെ. സഹോദര, എന്തോ സംഭവിക്കാൻ പോകുന്നു. ഈ വലിയതും പഴയതുമായ പൌരോഹിത്യ ആചാരമുറകളുടെ ഭിത്തികളെല്ലാം തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. അവയെല്ലാം നേരെ പിമ്പോട്ട് പോയി യോജിപ്പിലാകും. കാരണം ഞാനിവിടെ നിൽക്കുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ അവർ അത് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ നിൽക്കുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ ആ മൃഗത്തിനൊരു പ്രതിമയുണ്ടായിരിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നതിനനുസരിച്ച് ഈ ദേശം അത് അംഗീകരിക്കും. ശ്രദ്ധിക്കുക, ആ ചെറിയ വിചിത്രമായ തോന്നൽ നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ഈ മതിലുകൾക്കപ്പുറത്ത് നിന്ന് മാറിപ്പോകുകയും നിങ്ങൾ അവിടെ മരിച്ചു വീഴും. അത് ചെയ്യരുത്. അതിൽ നിന്ന് പുറത്തു വരിക. ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറിക്കൊള്ളുക. കഴിയുന്നത്രയും വേഗത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടിക്കൊള്ളുക. ദൈവത്തോട് കരുണയ്ക്കായി അപേക്ഷിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളായ കൊള്ളാം. എന്റെ അമ്മ മെത്തഡിസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാനും അതുപോലെ ആയിരിക്കണം. എന്റെ അപ്പൻ ബാപ്റ്റിസ്റ്റ് ആയിരുന്നു, ഞാനും ആയിരിക്കും. നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ യാതൊരു അവസരവും എടുക്കരുത്. ഇതെത്ര എളിമയും താഴ്മയുള്ളതുമായി തോന്നിയാലും അത് ഞാൻ കാര്യമാക്കുന്നില്ല. ഇത് കർത്താവിന്റെ വചനമാകുന്നു. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ ഓടിയിട്ട് ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുന്നത് വരെ അവിടെയായിരിക്കുക. കാരണം നിങ്ങൾ അതിനുവേണ്ടി തേടുന്ന ഒരു നാഴിക വരാൻ പോവുകയാണ്. അപ്പോൾ അത് അവിടെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അത് ചെയ്യുന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുക. ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം.
ഹെവൻലി ഫാദർ, ഓ ഐ ജസ്റ്റ് സംടൈംസ് ലോർഡ് സ്റ്റാൻഡ് ഹിയർ ആൻഡ് ഐ ട്രംബിൾ.
സ്വർഗീയ പിതാവേ, ഓ ഞാൻ പലപ്പോഴും കർത്താവേ ഇവിടെ നടുക്കത്തോടെ നിൽക്കുന്നു. ആ ഭയങ്കരമായ നാഴിക അടുത്തു വരുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയും അതിനെ തടയാൻ യാതൊരു വഴിയുമില്ലാതിരിക്കുന്നു. അത് വരുമെന്ന് മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ എന്തുകൊണ്ട് വന്ന് കേൾക്കുന്നില്ല എന്ന് ഞാൻ ഓർത്തു പോകുന്നു. അവർ വന്നിത് സ്വീകരിക്കയില്ലേ? എന്നാൽ തീർച്ചയായും അവർ വരില്ല എന്ന് നീ പറഞ്ഞിരിക്കുന്നതായി ഞാൻ അറിയുന്നു. അതുകൊണ്ട് അവർ വരികയില്ല. എന്നാൽ അവരിൽ ചിലർക്ക് അവരുടെ പേരുകൾ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയവരുണ്ട്. മുദ്രകൾ തുറന്ന് അവിടെ കാണിക്കപ്പെടുമ്പോൾ അവർ അവരുടെ പേരുകൾ അവിടെ കാണുകയും പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുകയും അവർ വരികയും ചെയ്യുന്നു. നിങ്ങൾക്കവരെ മാറ്റി നിർത്താൻ കഴിയില്ല. ആർക്കും കഴിയില്ല. ആർക്കും തന്നെ. എങ്ങനെയൊക്കെ ആയാലും അവർ വരുന്നു. എന്തുകൊണ്ടാണെന്നാൽ ആ ചെറിയ പക്ഷികളെയും ആടുകളെയും മാടുകളെയും നയിച്ചതുപോലെ നീ അവരെ നയിക്കുന്നു. അവിടുന്ന് ദൈവമാകുന്നു. ആ മൃഗങ്ങൾക്ക് എന്തോ ഒരു സഹജനവാസനയുണ്ടായിട്ട് അവിടെ നിന്നും പുറത്തു കിടക്കണമെന്ന് അവ അറിഞ്ഞിരുന്നു. ആ സഹജനവാസിക്ക് ഒരു മൃഗത്തെ വരുവാൻ പോകുന്ന അപകടത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതിന് മുന്നറിയിപ്പ് നൽകാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ഒരു സഭയ്ക്ക് അത് എത്ര അധികമായിരിക്കണം. ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവ്, ഞങ്ങളുടെ കുറവുകളെയെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ പ്രസംഗപീഠത്തിൽ ഇവിടെ നിന്നുകൊണ്ട് ഈ ഭിത്തിക്ക് ചുറ്റുമായി നിൽക്കുന്ന ജനങ്ങളെ അവരുടെ കാലുകൾ വേദനിക്കുന്നതിനും അതിനുശേഷം ഇവിടെ നിന്ന് അവർ പോകുമ്പോൾ കൊള്ളാം, അത് നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതിന് ഞങ്ങൾ അർത്ഥമാക്കുന്നില്ല. കർത്താവേ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തിരിഞ്ഞറിയുവാൻ ഞങ്ങൾ അറിയുന്നു. കർത്താവേ, എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ അത് അറിയാനിടയാക്കണമേ. അങ്ങ് ദൂരെയായി കാലം വൈകിപ്പോയ ഒരു നാഴികയിലേക്ക് ദയവായി ഞങ്ങളെ കടന്നുപോകാനിടയാക്കരുതേ. കർത്താവ്, എന്നെ പരിശോധിച്ച് ചോദന ചെയ്യണമേ. ഇവിടെ ഇതാ ഞാൻ ദൈവകൃപയാൽ നിന്നുകൊണ്ട് ആ മുദ്രകൾ അങ്ങ് ദൂരെയായി തുറക്കപ്പെടുന്നത് കാണുകയും ഇവിടെ വന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. അത് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ രീതിയിൽ സംഭവിക്കുമെന്ന് നീ അപ്പോൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പോൾ പിതാവേ, അത് നേരെ ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, എന്നെ തിരയണമേ, എന്നെ ശോധന ചെയ്യണമേ, എന്റെ ഹൃദയത്തെ പരിശോധിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ നോക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ്, ശരിയല്ലാത്തതായി എന്തെങ്കിലും അവിടെയുണ്ടെങ്കിൽ നീ ഞങ്ങളോട് സംസാരിക്കണമേ. ഇപ്പോൾ തന്നെ അത് ശരിയാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ രക്തത്താൽ നിറഞ്ഞ ഒരു ഉറവ് അവിടെ ഉണ്ടായിരിക്കുമ്പോൾ ഞങ്ങളുടെ പാപത്തെയും അവിശ്വാസത്തെയും വെളിപ്പിക്കാൻ കഴിയുന്ന ദ്രാവകമായ ഒരു ബ്ലീച്ച് അവിടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാണനുകളെ ഞങ്ങളുടെ സകല അവിശ്വാസത്തോടും കൂടി അതിൽ മുങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ അവിശ്വാസത്തെ സഹായിക്കണമേ. കർത്താവേ, അത് ഞങ്ങളിൽ നിന്നും എടുത്തു കളയണമേ. ഞങ്ങൾ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന കൃപയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നിഗൂഢമായ ഇടിനാദം അങ്ങ് ദൂരെയായി ഇടിമുഴക്കുമ്പോൾ സഭയെടുക്കപ്പെടുകയും അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നതിന് ആഗ്രഹിക്കുകയും സാധിക്കുകയും ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്നു. കർത്താവെ, ഇത് അനുവദിക്കണമേ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ചോദന കഴിക്കണമേ. ഞങ്ങളെ അതിലേക്ക് നോക്കാൻ ഇടയാക്കണമേ. ഞങ്ങൾ പരാജയപ്പെട്ടവരായി കണ്ടാൽ കർത്താവ്, ഇവിടെ ആരെങ്കിലും തലപ്പേരുകളാൽ സ്നാനപ്പെട്ടിട്ട് യാഥാർത്ഥ്യവും സത്യവുമായ സ്നാനത്തെക്കുറിച്ച് യാതൊന്നും അറിയാത്തവരായിട്ടുണ്ടായിരിക്കാം. പൗലോസിനെ പോലെ എന്നെയും വിശ്വസ്തനാക്കണമേ. അവർ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫേസസിലെത്തിയപ്പോൾ ഒച്ചവയ്ക്കുകയും ആർപ്പിടുകയും ഓ ചെയ്ത ഒരു മഹത്വമേറിയ സമയത്തിലായിരുന്ന കുറച്ച് ശിഷ്യന്മാരെ കാണുന്നതിനിടയായി അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് തന്നെ അവർക്കറിയില്ലായിരുന്നു. എങ്കിൽ പിന്നെ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്നവൻ ചോദിച്ചു. അവർ ആ മഹാനായ വിശുദ്ധ പ്രവാചകനാൽ സ്നാനമേറ്റിരുന്നു. എന്നാൽ അവർ മാനസാന്തരത്തേക്കുള്ള സ്നാനമായിരുന്നു എടുത്തിരുന്നത്. അതിനുശേഷം അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നാനം കഴിക്കപ്പെട്ടു. അവർ വീണ്ടും സ്നാനപ്പെടുന്നതിനായി പൗലോസ് അവർക്ക് കൽപ്പന കൊടുത്തു. കർത്താവെ, നിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിട്ടില്ലാത്ത ഓരോ വ്യക്തിയും നിങ്ങൾക്കൊരവസരം ഇപ്പോൾ ഉള്ളപ്പോൾ എത്രയും വേഗം വെള്ളത്തിലേക്ക് ഓടിച്ചെല്ലുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടിട്ടില്ലാത്തവരായി നിങ്ങൾ നിങ്ങളുടെ മുട്ടിന്മേൽ വീഴുവാൻ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശുദ്ധീകരിച്ച് അവന്റെ സ്നേഹവും നന്മയും കൊണ്ട് നിങ്ങളെ പരിപൂർണമായി നിറയ്ക്കുന്നതുവരെ നിങ്ങൾ എഴുന്നേൽക്കരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ആത്മാവ് അത്രയും സംതൃപ്തിയിലായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം മുഴുവൻ അവനെ സ്നേഹിക്കുന്നതിനും അവന് വേണ്ടി നടക്കുന്നതിനും ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ അവനോടൊപ്പം പ്രവർത്തിക്കുന്നതിനും നീ ഇടയാക്കണമേ. ഇതനുവദിച്ചു തരണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങൾക്ക് ഈ ഉത്തരവ് നൽകുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനവനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ നിങ്ങൾ വാസ്തവമായും അവനെ സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. എന്റെ രക്ഷയെ കാൽവരിയിലെ കുരിശിൽ അവൻ വിലയ്ക്ക് വാങ്ങി. ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആരെങ്കിലും ഇവിടെ സ്നാനമേൽക്കണമെന്നുള്ള ആവശ്യമറിഞ്ഞ് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം ആവശ്യമാണെന്നറിയുന്നെങ്കിൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ അറിയുന്നു. അത് നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാനും ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ള ഞങ്ങൾക്ക് ആർക്കും അത് നിങ്ങൾക്ക് തരാൻ കഴിയുകയില്ല. ഓ, ഞങ്ങൾക്ക് നിങ്ങളെ സ്നാനപ്പെടുത്താൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരാൻ കഴിയുകയില്ല. ദൈവം മാത്രമായി ഏകനായി അവനത് ചെയ്യുന്നു. എന്നാൽ നിങ്ങൾക്കതിന്റെ ആവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കുകയും ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾക്കത് ആവശ്യമായിരിക്കുകയും ഞങ്ങൾ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമോ? അതിനാൽ നിങ്ങൾ ആരാകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയുമല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരാവശ്യമുണ്ടോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏകദേശം 150 ആളുകൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതായി ഞാൻ ഊഹിക്കുന്നു. ഇപ്രകാരം എല്ലാവരെയും എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മുറികളിലും ചുറ്റുപാടും പുറത്തും അവരുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് എത്രയോ പേർ നിൽക്കുന്നുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ നിങ്ങൾക്കൊരാവശ്യമുണ്ടായിരിക്കുന്നു. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്തായി എഴുന്നേറ്റ് നിൽക്കുന്നവർ അവർ ക്രിസ്തുവിന്റെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കുകയും കർത്താവെ, എനിക്ക് നിന്നെ ആവശ്യമാകുന്നു, എനിക്ക് നിന്നെ ആവശ്യമാകുന്നു. ആ മുദ്രയിടപ്പെട്ട പുസ്തകത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ പേരെഴുതപ്പെട്ടിട്ടുള്ളവരിൽ ഒരുവനായി ഞാനും എന്റെ പേര് ഇന്ന് രാത്രിയിൽ കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തോ എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ട് കർത്താവ് ഞാനും എഴുന്നേറ്റ് നിൽക്കുന്നു. അത് ഞാനാകുന്നുവോ? നീ എന്നെ വിളിക്കുന്നുണ്ടോ? എന്റെ പേരും അവിടെ തന്നെ നീ എനിക്ക് വെളിപ്പെടുത്തി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളേക്ക് തന്നെ എന്നെ നിറയ്ക്കൂ, എന്നെ മുദ്രയിടൂ. പരിശുദ്ധാത്മാവിനാൽ നേരത്തെ തന്നെ മുദ്രയിടപ്പെട്ടവർ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെന്ന് നിങ്ങളുടെ കരങ്ങൾ അവരുടെ മേൽ വെച്ചുകൊണ്ട് അവർക്കായി പ്രാർത്ഥിക്കുക. ഇപ്പോൾ മരണത്തോളം ആത്മാർത്ഥതയുള്ളവരായിരിക്കുക. സ്വർഗീയ പിതാവേ, കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആ മഹത്തായ പരിശുദ്ധാത്മാവ് ഈ ശ്രോതാക്കളുടെ ഇടയിലേക്ക് ഒരു കൊടിയ കാറ്റ് പോലെ അടിച്ചിട്ട് കർത്താവ് ഇവിടെയുള്ള ഓരോ ഹൃദയങ്ങളെയും വിളിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ഈ ജനങ്ങളുടെ മേൽ അയക്കണമേ. വെള്ളമിതാ കാത്തിരിക്കുന്നു. പത്രോസ് ഈ വാക്കുകളെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം കേട്ടവരായ ജനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയുണ്ടായി.